സഹോദരൻ ബോണിനോടും സഭയോടും കൂടെ സാൻ ബെർണാർഡിനോയിൽ വീണ്ടും തിരികെ എത്താൻ കഴിയുന്നത് വാസ്തവമായും എനിക്കൊരു വലിയ സൌഭാഗ്യമാകുന്നു. കഴിഞ്ഞുപോയ സമയങ്ങളിലെ വളരെയധികം വലിയ ഓർമ്മകളെ ഈ സ്ഥലം ഉയർത്തിപ്പിടിക്കുന്നു. കൂടാതെ അത് കേൾക്കുന്നതിനും ഇവിടെ സന്ദർശിക്കുന്നതിനും ഇപ്പോഴും സജീവമായ പ്രഭാതത്തോടുകൂടിയുമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് തന്നെയാണ് ഞങ്ങളെ ഈ വഴിയിലേക്ക് നയിച്ചതെന്ന് അറിയുന്നത് തീർച്ചയായും സന്തോഷത്തിനിടയാക്കുന്നു. ഞാൻ പാർക്കിലിരുന്നു കൊണ്ട് സംഭവിച്ചതായ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഫിൻലാൻഡിൽ വെച്ചുണ്ടായിരുന്ന എന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ശ്രീമതി ഐസക്സൺ എന്റെ വ്യാഖ്യാതാവായിരുന്നു. ഞാൻ ആ സ്ഥലം വിടുമ്പോൾ അവർ എന്റെ കാറിന്റെ അടുക്കൽ എത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഫിൻലാൻഡിന്റെ ശബ്ദമാകുന്നു. ശ്രീമതി ഐസക്സൺ ഇവിടെ അടുത്ത് എവിടെയെങ്കിലുമാണോ താമസിക്കുന്നതെന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. എനിക്കറിയില്ല, അവർ ഇന്ന് രാത്രിയിൽ ഇവിടെ സന്നിഹിതയായിരിക്കാനിടയില്ല എന്ന് ഞാൻ കരുതുന്നു. ശ്രീമതി ഐസക്സൺ അവർ ഫിൻലാൻഡിൽ നിന്നുമാകുന്നു. വേറൊരു മുഖ്യകാര്യം എന്റെ ഓർമ്മയിൽ വന്നത്, അവിടെ അടുത്തെവിടെയോ ഉണ്ടായിരുന്ന ആൻഡിലേഴ്സ് ഹോട്ടലിലെ ഞാൻ ഭക്ഷണത്തിനായി പോയിരുന്ന ലഘുഭക്ഷണശാലയിലെ പരിചാരികയായ ആ സ്ത്രീയായിരുന്നു. അത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ അവരോടൊപ്പം പ്രാർത്ഥിക്കുകയുണ്ടായി. അവരൊരു നല്ല സ്ത്രീയായിരുന്നു, എന്നാൽ ഒരു ക്രിസ്ത്യാനിയായിരുന്നില്ല. ഞാൻ യോഗത്തിലേക്ക് അവരെ ക്ഷണിച്ചിരുന്നു. അവർ ഭർത്താവിൽ നിന്ന് വേർപെട്ടിട്ട് അവർക്കുണ്ടായിരുന്ന കുട്ടിയും നഷ്ടപ്പെട്ടിരുന്നു. അവൾ ഭർത്താവിനോട് ചേരുന്നതിനും അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരുമിച്ചാകുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. ആ മഹിള ഇവിടെ സന്നിഹിതയാണോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അതിനുശേഷം മറ്റൊരു കാര്യം സംഭവിച്ചതെന്തായിരുന്നുവെന്നാൽ, ഏകദേശം ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം എവിടെ നിന്നോ ഒരു കൊച്ചു കുഞ്ഞിനെ അവിടേക്ക് കൊണ്ടുവന്നതായിരുന്നു. ആ കുട്ടി മരിച്ചിട്ട് അതിന്റെ മാതാവിന്റെ കൈകളിൽ കിടക്കുകയായിരുന്നു. എന്നാൽ അതിനെ തിരികെ ജീവങ്കിലേക്ക് കൊണ്ടുവന്നു. ആ വ്യക്തി ഇവിടെ സന്നിഹിതയാണോ? അത് ഈ വഴിയിൽ എവിടെയോ ചുറ്റുപാടുമായുള്ള ഒരു സംസ്ഥാനത്ത് നിന്നുമാണ് വന്നിരുന്നതെന്ന് ഞാൻ കരുതുന്നു. അതിന്റെ മാതാപിതാക്കൾ രാത്രി മുഴുവൻ യാത്ര ചെയ്തിട്ട് മരിച്ചുപോയ ഈ കുട്ടിയും കയ്യിലെടുത്തുകൊണ്ട് വളരെ ദുഃഖത്തോടെ അവിടെ ഇരുന്നിരുന്നു. എത്ര വലിയ വിശ്വാസമാണെന്ന് ഞാൻ ഓർത്തുപോയി. ലോകത്തിലുള്ള കപടവിശ്വാസികളിൽ വെച്ച് ഏറ്റവും വലിയ വ്യക്തി ഞാനായിരുന്നെങ്കിൽ തന്നെയും ദൈവം ആ മാതാവിന്റെ വിശ്വാസത്തെ തീർച്ചയായും ബഹുമാനിക്കുമായിരുന്നു. ആ കുട്ടിയെ പ്രകാരം എന്റെ കയ്യിലെടുത്ത് ഞാൻ പ്രാർത്ഥിക്കുകയും അത് ചൂടാകാൻ തുടങ്ങിയിട്ട് അനങ്ങാൻ തുടങ്ങിയും കണ്ണു തുറക്കുകയും ചെയ്തു. ഞാൻ അതിന്റെ മാതാവിന് ആ കുട്ടിയെ തിരികെ കൊടുത്തു. അവർ എവിടെ നിന്നോ അവിടെ എത്തിയിട്ട് അവർ പെന്തക്കോസ്ത് വിശ്വാസക്കാർ പോലും ആയിരുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. അവർ ഏതോ ഒരു സഭയിൽ നിന്നായിരുന്നിട്ട് അവർ ക്രിസ്ത്യാനികൾ തന്നെ ആയിരുന്നോ അല്ലയോ എന്നെനിക്കറിയില്ല. അവരോട് ചോദിച്ചതുമില്ല. ആ കുട്ടി തിരികെ ജീവങ്കിലേക്ക് വന്നതിൽ ഞാൻ അത്രയധികം ആവേശഭരിതനായിരുന്നു. അതിനുശേഷം മുതൽ സഹോദരൻ ബൂൺ നദിയിലധികം വെള്ളം വറ്റിയിരിക്കുന്നു. എന്നാൽ നാം ഇപ്പോഴും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ അതേ ദൈവത്തെ തന്നെ സേവ ചെയ്യുന്നു. ചുറ്റുമായി നോക്കിയപ്പോൾ സഹോദരൻ ലീറോയ് കോപ്പ് അവിടെ ഇരിക്കുന്നതായി കണ്ടിരുന്നു. വളരെ നാളുകൾക്ക് മുമ്പ് അതാദ്യമായി ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോഴായിരുന്നു. പോൾ, അത് ശരി തന്നെ, ലീറോയ് നിങ്ങളുടെ പിതാവാകുന്നു. അത് ശരി. ഓ, റഷ്യയിലാകുന്നു. കൊള്ളാം, അതെനിക്കറിയാം. ഈ വീരനായ പടയാളി അവിടെ രാജാവിന്റെ ജോലിയിലാകുന്നു. അതുകൊണ്ട് ഞാൻ തീർച്ചയായും ഇവിടെ ആയിരിക്കുന്നതിൽ സന്തോഷിക്കുകയും ഞങ്ങൾ ഇവിടെ ആയിരുന്നപ്പോൾ ചെയ്ത ശുശ്രൂഷയിൽ ഈ ചെറുപ്പക്കാരനായ വ്യക്തി പ്രേരിതനാക്കപ്പെടുകയും ചെയ്തുവെന്ന് കേൾക്കാനിടയായത് അത്രമാത്രം രോമാഞ്ചം കൊള്ളിക്കുന്ന മഹത്തായ ഒരു കാര്യമാകുന്നു. ഞാനിപ്പോൾ അത് വിശ്വസിക്കുകയും കൂടാതെ ജനങ്ങൾ നിൽക്കുകയുമാണെന്ന് അറിഞ്ഞിരിക്കെ നിങ്ങളെ അധിക സമയം ഇരുത്തുന്നതല്ല. ആ വലിയ രോഗശാന്തിയുടെ ശുശ്രൂഷകളെ നാം ഓർക്കുന്നു. നമ്മുടെ സമീപ സ്ഥലത്ത് എവിടെയായിട്ടോ ഒരു സഹോദരൻ ലീറോയ് ജെർക്കിൻസ് രോഗശാന്തിയുടെ ശുശ്രൂഷ നടത്തുന്നതിനായി ഞാൻ മനസ്സിലാക്കുന്നു. അത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു. അതിനുവേണ്ടി ഞാൻ വളരെ നന്ദിയുള്ളവനും കർത്താവ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ട് ഒരു വലിയതും മഹത്വമായ യോഗത്തെ അദ്ദേഹത്തിന് നൽകുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലൊരു സഭയിലേക്ക് വരുന്നത് വാസ്തവമായും ഒരാദരവായി ഇന്ന് രാത്രിയിൽ എനിക്ക് അനുഭവപ്പെടുന്നു. ഓഡിറ്റോറിയത്തിൽ വെച്ച് യോഗങ്ങൾ നടത്തുന്നതിലും കൂടുതൽ സഭയിൽ വെച്ച് യോഗങ്ങൾ നടത്തുന്നത് എല്ലായ്പ്പോഴും എനിക്ക് നന്നായി അനുഭവപ്പെട്ടിരുന്നു. ഓഡിറ്റോറിയത്തെക്കുറിച്ച് എതിരായിട്ടൊന്നും പറയുകയല്ല. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഇത് ചിലപ്പോൾ അന്ധവിശ്വാസമാകാം, അല്ലെങ്കിൽ എനിക്കത് സത്യമായി കാണപ്പെടുന്നു. നിങ്ങൾ പോകുന്ന ഈ ഓഡിറ്റോറിയങ്ങളിൽ വെച്ച് മല്ലയുദ്ധങ്ങളും പോരാട്ടങ്ങളും ഹാസ്യ പരിപാടികളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടന്നിട്ട് ഈ സ്ഥലങ്ങളിൽ അശുദ്ധാത്മാക്കൾ എപ്പോഴും ചുറ്റിക്കറങ്ങുന്നതായി കാണപ്പെടുന്നു. ഇത് അന്ധവിശ്വാസമായി കാണപ്പെട്ടിരിക്കാം, എന്നാൽ ഇത് അപ്രകാരമാകുന്നില്ല. എന്നാൽ നിങ്ങളൊരു സഭയിലേക്ക് വരുമ്പോൾ, വിശേഷിച്ചും ഒരാത്മീയ സഭയിലേക്ക് വരുമ്പോൾ, നിങ്ങൾക്ക് അവിടെ കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവപ്പെടുകയും അവിടെ എന്തോ പ്രത്യേകതയുണ്ടായിട്ട് ദൈവ സാന്നിധ്യം അവിടെയായിരിക്കുന്നു. അത് വ്യത്യസ്തമായി കാണപ്പെടുന്നുവെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? കെട്ടിടത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. എന്നാൽ അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളാകുന്നു, കാരണം മറ്റേ സ്ഥലത്തും ജനങ്ങൾ തന്നെയാണ് അവിടെ കൂടിയിരിക്കുന്നത്. എന്നാൽ അത് അശുദ്ധാത്മാക്കളുടെ സ്ഥാനത്തെ ആധാരമാക്കുന്നു. ഒരുപക്ഷെ ഇത് ഞാൻ ആ രീതിയിൽ ചിന്തിക്കുന്നതായിരിക്കാം. എന്നാൽ അതെന്തു തന്നെയായാലും ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്നതിൽ ഞാൻ സന്തോഷവാനാകുന്നു. ദീർഘസമയം നിങ്ങളെ ഇരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, കാരണം ശ്രോതാക്കൾ അധികം നിൽക്കുകയാകുന്നു. ഇവിടെയുള്ള മറ്റു ചില സ്ഥലങ്ങളിലേക്ക് നാളെ രാത്രിയിൽ ഞാൻ പോകുന്നതാണ്. അതെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അതിവിടെ അടുത്ത് എവിടെയോ ആകുന്നു. ഇവിടെയാണ് നാളെ രാത്രിയിലെ യോഗങ്ങൾ ഓറഞ്ച് ഷോ ഓഡിറ്റോറിയത്തിലാകുന്നു. ഇത് പൂർണ്ണ സുവിശേഷ വ്യവസായക്കാരുടെ കൂട്ടത്തിനുവേണ്ടി ഒരു പര്യടനത്തിനായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ്. അവർക്കുവേണ്ടി ഇപ്രകാരം ലോകത്തെങ്ങുമായി സംസാരിക്കുന്നതിനുള്ള സൌഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതിനാൽ ഒരു വളരെ പ്രിയമേറിയ സുഹൃത്ത് അവിടേക്ക് ഞങ്ങളെ ക്ഷണിച്ചിരിക്കുകയും ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിനായി ഇരിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുന്നു. ബൈബിൾ തുറക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ശാരീരിക ശക്തിയുള്ള ഏതൊരു വ്യക്തിക്കും ഈ രീതിയിൽ ഇത് തുറക്കാൻ കഴിയും. എന്നാൽ വചനത്തെ നമുക്ക് തുറന്ന് നമ്മുടെ അറിവിനെ തുറക്കുകയും തിരുവെഴുത്തുകളെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നതിന് പരിശുദ്ധാത്മാവ് തന്നെ ആവശ്യമാകുന്നു. ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്നു, അത് ദൈവത്തിന്റെ വചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഭൂമിയും അല്ലെങ്കിൽ സകല ഭൂവാസികളും ഏതെങ്കിലും ഒരു നാൾ ഈ വചനത്താൽ ന്യായം വിധിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇത് വിചിത്രമായി തോന്നിയേക്കാം, ഈ ആശയവുമായിട്ട് വ്യത്യസ്തരായി വളരെ പേരുണ്ട്. അധിക നാളുകളായിട്ടില്ല, എന്റെ ഒരു വിശ്വസ്തനായ സുഹൃത്തിനോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു കത്തോലിക്ക സഭക്കാരനാകുന്നു. അദ്ദേഹം പറഞ്ഞു, ദൈവം കത്തോലിക്ക സഭയാൽ ലോകത്തെ ന്യായം വിധിക്കും. അത് അപ്രകാരമാണെങ്കിൽ ഏത് കത്തോലിക്ക സഭയായിരിക്കും? മനസ്സിലായില്ലേ? അതിനാൽ അവൻ മെത്തഡിസ്റ്റ് സഭയാൽ ന്യായം വിധിക്കുകയാണെങ്കിൽ പിന്നെ ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് എന്ത് പറയുന്നു? അങ്ങനെ ഒന്നിനാൽ അവൻ ന്യായം വിധിച്ചാൽ മറ്റേത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അവിടെ വളരെയധികം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നു. എന്നാൽ നമുക്കതിലേക്ക് കടന്ന് അതിന്റെ യഥാർത്ഥ പ്രസ്താവന എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമായിരിക്കുകയും യേശുക്രിസ്തുവിനാൽ ദൈവം ഈ ലോകത്തെ ന്യായം വിധിക്കുമെന്ന് ബൈബിൾ പറയുകയും ചെയ്യുന്നു. യേശുക്രിസ്തു വചനമാകുന്നു. വിശുദ്ധ യോഹന്നാന്റെ ഒന്ന് പ്രകാരം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു. എബ്രായർ 13:8 യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് പറയുന്നു. അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാനത് വിശ്വസിക്കുന്നു, ആദിയിൽ ദൈവം, അവൻ അപരിമിതനായിരിക്കെ, അല്ലെങ്കിൽ ശരിക്ക് പറഞ്ഞാൽ അവൻ അപരിമിതനാകുന്നു, നാം പരിമിതനാകുന്നു. അവന്റെ വിചാരങ്ങൾ അത്രയധികം വലുതായിട്ട് നമുക്ക് നമ്മുടെ പരിമിതമായ ബുദ്ധിയിൽ അവന്റെ മഹത്വവും ഭയങ്കരവുമായ ബുദ്ധിയെ മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. ആ കാരണത്താൽ അവൻ എന്തെങ്കിലും പറയുമ്പോൾ, അവനൊരു പ്രത്യേക കാര്യത്തെ തിരുവെഴുത്തിൽ പറയുമ്പോൾ നമുക്കത് വളരെ വിചിത്രമായി തോന്നിയേക്കാം. എന്നാൽ അത് സംഭവിക്കേണ്ടത് ആവശ്യമാകുന്നു. അവന്റെ വചനങ്ങൾ ഒരിക്കലും ഒഴിഞ്ഞുപോകില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കാരണത്താൽ നാം നമ്മുടെ പരിമിത ബുദ്ധിയാൽ അവന്റെ മഹത്തായ ബുദ്ധിയെ വ്യാഖ്യാനിക്കാൻ കഴിയില്ലെന്ന് ദൈവം തന്നെ അറിഞ്ഞിരിക്കെ അവൻ തന്റെ സ്വന്തം വചനത്തെ വ്യാഖ്യാനിക്കുന്നു. അവനൊരു വ്യാഖ്യാതാവിന്റെ ആവശ്യമില്ല. അവൻ തന്റെ സ്വന്തം വചനത്തെ അതിന്റെ തക്ക സമയത്ത് തന്നെ ന്യായീകരിക്കുന്നതിൽ കൂടി അവൻ തന്റെ സ്വന്തം വചനത്തെ വ്യാഖ്യാനിക്കുന്നു. ആദിയിൽ ദൈവം, നോഹ ആ കാലത്തെ അവന്റെ സന്ദേശത്തിന്റെ വചനമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം അതിനെ തുടർന്ന് മോശ വന്നു. മോശയ്ക്ക് നോഹയുടെ വചനം എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. വാഗ്ദത്ത ദേശത്തേക്ക് പോകാൻ അവനൊരു പെട്ടകം ഒരുക്കിയിട്ട് മിസ്രൈമിലെ നൈൽ നദിയിലേക്ക് പോകാൻ അവന് കഴിഞ്ഞിരുന്നില്ല. അവന്റെ സന്ദേശം നോഹയുടെ കാലത്ത് പ്രവർത്തിച്ചില്ല. അത് ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു ഭാഗമായിട്ട് മോശയാൽ അത് സത്യമാണെന്ന് ന്യായീകരിക്കുകയായിരുന്നു. അതുപോലെ യേശുവിന് മോശയുടെ വചനവുമായിട്ട് വരാൻ കഴിയുകയില്ല. ലൂഥറിന് കത്തോലിക്ക സഭയുടെ വചനത്തെ പാലിക്കാൻ കഴിഞ്ഞില്ല. വെസ്ലിക്ക് ലൂഥറിന്റെ വചനത്തെ നിലനിർത്താൻ കഴിഞ്ഞില്ല. അതുപോലെ പെന്തിക്കോസ്തുകാർക്ക് മെത്തഡിസ്റ്റുകാരുടെ വചനത്തെ എടുക്കുന്നതിന് കഴിയുന്നില്ല. മനസ്സിലായില്ലേ? സഭ വളർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ കാലഘട്ടവും ഇവിടെ തിരുവെഴുത്തിൽ ഭാഗിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ദൈവം പരിശുദ്ധാത്മാവിൽ കൂടെ സ്വയം തന്റെ വചനത്തെ വെളിപ്പെടുത്തുകയും ന്യായീകരിക്കുകയും ചെയ്ത് പ്രകടമാക്കുകയും ഇത് തന്റെ വചനമാണെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ സമയത്ത് നിവൃത്തിയാക്കിയിരിക്കുന്നതെന്ന് കാണിക്കുകയും ചെയ്യുന്നു. യേശു തന്നെ അത് പറയുകയുണ്ടായി. അവൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ വിശ്വസിക്കുക. കാരണം തിരുവെഴുത്തറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവൻ ആരായിരുന്നുവെന്ന് അവിടെ സാക്ഷീകരിച്ചിരുന്നു. ഇപ്പോൾ അവൻ വളരെ വിചിത്രവും അപരിചിതവുമായ രീതിയിൽ വന്നിട്ട് ജനങ്ങൾ അവനെ വിശ്വസിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം അവൻ മനുഷ്യനായിരിക്കെ തന്നെത്താൻ ദൈവമാക്കിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ തന്നെ ദൈവരൂപത്തിലായിരുന്നു. ദൈവം ക്രിസ്തുവിലായിട്ട് ലോകത്തെ തന്നോട് നിരപ്പിക്കുകയായിരുന്നു. കൂടാതെ ദൈവം തന്നോടുകൂടെയല്ലാതെ ഈ പ്രവൃത്തികൾ ആർക്കും ചെയ്യാൻ കഴിയുകയില്ല എന്ന് നിക്കോദിമോസ് പറഞ്ഞത് നമുക്കറിയാം. അത് സുന്നഹദോസ് വരെ വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ അത് വചനമായിരുന്നുവെന്ന് നാം അറിയുന്നു. അവർ വചനത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ, അവൻ പറഞ്ഞു, നിങ്ങൾ മോശ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നെയും അറിഞ്ഞിരുന്നതിനെ, കാരണം മോശ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എങ്കിൽ നമുക്ക് നോക്കാം, അവർ തിരുവെഴുത്തിൽ നോക്കിയിട്ട് മസീഹ എന്താണ് ചെയ്യേണ്ടതെന്ന് കണ്ടിരുന്നുവെങ്കിൽ പിന്നെ അവനെ അവന്റെ പ്രവൃത്തികളിൽ കൂടി തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. അതായത് ദൈവം ക്രിസ്തുവിൽ കൂടി ലോകത്തെ തന്നോട് നിരപ്പിക്കുകയും മസീഹയെക്കുറിച്ച് അവൻ ചെയ്യേണ്ടതായ സകല വാഗ്ദത്തങ്ങളും നിവൃത്തിയാക്കുകയുമായിരുന്നു. യേശു ആ വചനത്തെ ആ നാളിൽ തന്നെ ജീവിക്കുന്നതിൽ കൂടെ അതിന് സാക്ഷ്യം വഹിച്ചു. അതേ കാര്യത്തിൽ തന്നെയാണ് ഇന്ന് നാമം ജീവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരുന്നതായ കാര്യങ്ങളെ ന്യായീകരിക്കുന്നതിൽ കൂടെ ദൈവം തന്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ഇപ്പോൾ ഇത് രക്ഷയുടെ ദിവസമാണെന്ന് നാം അറിയുകയും ദൈവം സകല ഭൂവാസികളെയും പാപത്തിന്റെ ജീവിതത്തിൽ നിന്നും ഒരു സേവയുടെ ജീവിതത്തിലേക്ക് വിളിക്കുകയാണ്. ദൈവം തന്റെ ആത്മാവിനെ പകരുന്ന ആ നാളിൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഈ ദിവസത്തെ ശുശ്രൂഷയെ അകമ്പടി ചെയ്യും. ഇത് മുൻമഴയും പിന്മഴയും ഒരുമിച്ചാകുന്നു. വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകേണ്ടതാണെന്ന് നാം അറിയുന്നു. അത് പല വലിയ സഭാ സംഘടനകളും നിഷേധിച്ചു കളഞ്ഞിരിക്കുന്നു. എന്നാൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ തുറന്ന വാതിലുകൾക്കായി ഞാൻ വളരെ നന്ദിയുള്ളവനും അവിടേക്ക് ചെന്ന് ഈ പ്രേരണയെ ഇവിടെയുള്ള നിങ്ങളുടെ പാസ്റ്ററെ പോലെയുള്ള ചെറുപ്പക്കാരായ മനുഷ്യർക്ക് നൽകുന്നതിനിടയാക്കിയിരിക്കുന്നു. അതാണ് അതിനെ അതിന് കാരണമാക്കിയിരിക്കുന്നത്. എനിക്ക് പ്രായമാകാൻ തുടങ്ങിയിരിക്കുകയും എന്റെ നാളുകൾ എണ്ണപ്പെടുകയും ചെയ്തിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരായ മനുഷ്യർ ഈ സന്ദേശത്തെ എടുത്ത് കർത്താവിന്റെ വരവിങ്കിലേക്ക്, അവൻ എന്റെ തലമുറയിൽ വരുന്നില്ലെങ്കിൽ ഇതെടുത്ത് വീശിയെറിയുന്നതിനിടയാക്കുമെന്ന് ഞാൻ അറിയുന്നു. അവനെ കാണുന്നതിനായി ഞാൻ ആശിച്ചിരിക്കുന്നു. ഞാൻ ദിവസവും അവനായി കാത്തിരിക്കുകയും നോക്കുകയും എന്നെ തന്നെ ആ നാഴികയ്ക്കായി ഒരുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ തലകൾ വണങ്ങിയിട്ട് അവന്റെ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് അതിന്റെ ഗ്രന്ഥകർത്താവിനോട് നമുക്ക് സംസാരിക്കാം. സ്വർഗീയ പിതാവേ, ഈ വലിയ നഗരത്തിലേക്ക് തിരികെ എത്തുന്നതിനു വേണ്ടി ഇന്ന് രാത്രിയിൽ ഞങ്ങളെ ജീവിച്ചിരിക്കുന്നതിനിടയാക്കിയിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയോട് നന്ദിയുള്ളവരാകുന്നു. ഇവിടെ ഇരുന്നു കൊണ്ട് ഇവിടെയുള്ള മലകളെയും അതിന്മേലുള്ള മഞ്ഞും, കൂടാതെ അതേസമയത്ത് തന്നെ മധുര നാരങ്ങ വിടർന്ന് വികസിക്കുന്നതിന്റെ വിശാല പ്രകൃതി ദർശ്യം കാണുമ്പോൾ എത്ര മഹിമയേറിയ ലോകമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ മനുഷ്യനെ പ്രകാരം ഈ ലോകത്തിൽ അത് നശിപ്പിച്ചു കളഞ്ഞ് പെരുമാറി ജീവിക്കുന്നത് പിതാവെ ഞങ്ങളെ തന്നെ ലജ്ജിക്കുന്നതിനിടയാക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളിവിടെയായിട്ട് ദൈവം ചെയ്തിരിക്കുന്ന ഈ മഹത്തായ വലിയ കാര്യങ്ങളെ മനുഷ്യർ കാണുന്നതിനും ഇതിനുമപ്പുറം ഇതിലെ മഹത്തായ ഒരു കാര്യമുണ്ടെന്ന് അവർ അറിയുന്നതിനു വേണ്ടി ഞങ്ങളുടെ പ്രയത്നങ്ങളെ അതിലേക്കിടാൻ ശ്രമിക്കുകയുമാണ്. പിതാവേ, ഞങ്ങൾ നിന്റെ വചനത്തെ തുറന്നു വായിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ ഇത് നോക്കുന്നതിനിടയാക്കണമേ. പിതാവേ, ഞങ്ങൾക്കത് വായിക്കാൻ കഴിയും, എന്നാൽ പരിശുദ്ധാത്മാവ് വെളിപാടിൽ കൂടെ അത് വെളിപ്പെടുത്തുന്നതിനിടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഇപ്പോൾ അവർ സാധാരണ ചെയ്യാറുള്ളതുപോലെ ശുശ്രൂഷകനോടൊപ്പം തിരുവെഴുത്ത് വായിക്കുമ്പോൾ അത് കുറിച്ചെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊള്ളുക. വർഷങ്ങൾക്ക് മുമ്പ് തിരുവെഴുത്തുകളും മറ്റും എനിക്ക് കുറിച്ചെടുത്തുകൊണ്ട് വരേണ്ടതിന്റെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ അതിനുശേഷം മുതൽ എനിക്ക് പ്രായമേറിയിരിക്കുന്നു. എനിക്ക് 25 കഴിഞ്ഞിരിക്കുന്നു. ഈ അടുത്ത സമയത്ത് അത് 25 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അതുകൊണ്ട് അത് സ്വല്പം മോശമായിരിക്കുന്നു. എന്നാൽ അവൻ എന്നെ വിളിക്കുന്നതുവരെ എനിക്കറിയാവുന്ന അവന്റെ വചനത്തിലുള്ള സകല കാര്യങ്ങളെയും ചെയ്തുകൊണ്ട് ഞാൻ ഇപ്പോഴും മുറുകെ പിടിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വിശുദ്ധ യോഹന്നാന്റെ 14 അധ്യായത്തിലേക്ക് തിരിച്ചിട്ട് വളരെ പരിചിതമായ ഈ തിരുവെഴുത്ത് ഇന്ന് രാത്രിയിൽ വായിച്ചിട്ട് കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഒരു വിഷയത്തെ എടുക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പലപ്പോഴും ഈ ഭാഗം ശവാടക ശുശ്രൂഷയിൽ വായിക്കാറുണ്ട്. ഇനിയും ഒരു ശവാടക ശുശ്രൂഷ എനിക്ക് പ്രസംഗിക്കേണ്ടതിനായിട്ടുണ്ടെങ്കിൽ അത് ഈ ലോകത്തോടാകുന്നു. അത് മരിച്ചിട്ട് വീണ്ടും ജനിക്കുന്നതിനിടയാകട്ടെ. വിശുദ്ധ യോഹന്നാൻ 14:1-7 വരെ ഞാനിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നതായി കരുതുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവെ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് തന്റെ അനുഗ്രഹങ്ങളെ അവന്റെ വായിക്കപ്പെട്ട വചനത്തോടൊപ്പം ചേർക്കാനിടയാകട്ടെ. സഭയോടൊരു ചെറിയ പാഠത്തെക്കുറിച്ച് നാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് വേണ്ടപ്പെട്ട സമയപ്രകാരം നാം വീണ്ടും ഇതെടുത്ത് സൂചിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഞാൻ യൂമയിലായിരുന്നു. അത് അരിസോണയിലായിട്ട് ഇപ്പോൾ എന്റെ വീട് അവിടെയാകുന്നു. ഇവിടെയാകുന്നതിന് മുമ്പ് ഞാൻ ഇന്ത്യാനയിലുള്ള ജെഫേഴ്സൺ വില്ലയിലായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദർശനത്താൽ ഞാൻ അയക്കപ്പെട്ടിട്ട് ഞാനിപ്പോൾ അരിസോണയിലാകുന്നു. ഞങ്ങളിപ്പോൾ അവിടുത്തെ താമസക്കാരാകുന്നു. എനിക്കവിടെ ഒരു സഭയില്ല. നമ്മോടുകൂടെ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന സഹോദരൻ ഗ്രീൻ ഒരു കൂടാരം അവിടെ സ്ഥാപിക്കുകയുണ്ടായി. അത് അസംബ്ലീസ് ഓഫ് ഗോഡുകാരുടെ ഒരു സഭയായിട്ട് അവർ പട്ടണത്തിലേക്ക് മാറുകയും അവിടെ അവർ ഉയർന്നു വരികയുമുണ്ടായി. അവരെല്ലാവരും സഹോദരൻ ബ്രോക്കിന്റെയും സഹോദരൻ ഗിൽമോറിന്റെയും കൂടെ പോയിട്ട് ഈ സഭയെ തുറന്നുവിട്ടിരുന്നതായി ഞാൻ കരുതുന്നു. ടെക്സാസിൽ നിന്ന് സഹോദരൻ പെരി ഗ്രീൻ ഇവിടേക്ക് മാറിയിട്ട് ആ സ്ഥലമെടുക്കുകയും ഇപ്പോൾ നമ്മോടൊപ്പം സഹകരിക്കുകയുമാകുന്നു. അടച്ചുകിടന്നിരുന്നതായി പള്ളിയെ സഹോദരൻ ഗ്രീൻ പുനരാരംഭിച്ചിരിക്കുന്നുവെന്ന് അറിയുന്നതിൽ നാം സന്തോഷമുള്ളവരാകുന്നു. കഴിഞ്ഞ രാത്രിയിൽ ക്രിസ്തീയ വ്യവസായക്കാർക്ക് വേണ്ടി യൂമയിൽ സംസാരിക്കുമ്പോൾ ഞാൻ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ എന്ന വിഷയത്തെ സംസാരിച്ചിരുന്നു. ഒരു വിരുന്ന് സദ്യയിൽ സംസാരിക്കുന്നതിന് ഇതൊരു വിചിത്രമായ വിഷയമായി കണ്ടിരിക്കാം. എന്നാൽ മിക്കവാറും എല്ലാവരും തന്നെ അവിടെ ക്രിസ്ത്യാനികളായിരുന്നു. ഒരു സഭയിലോ അല്ലെങ്കിൽ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളിലോ അത് അപ്രകാരമാകുന്നു. നിങ്ങളിൽ ക്രിസ്ത്യാനികളെ എത്ര പേരുണ്ടെന്ന് എനിക്കിപ്പോൾ ചോദിക്കാൻ കഴിയും. ഒരുപക്ഷെ എല്ലാ കൈകളും ഉയർന്നേക്കാം. നിങ്ങൾ ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് നാം ക്രിസ്ത്യാനികളാണെങ്കിൽ നമുക്ക് മുമ്പിൽ കിടക്കുന്നത് ദയവായിട്ട് മുൻകൂട്ടി നാം അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. അതിനെക്കുറിച്ച് ഊഹിക്കാനിടയാകരുത്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെ നാം മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് ഇന്ന് രാത്രിയിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ വിഷയമെന്നത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നാകുന്നു. ഇപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ എന്ന വിഷയത്തെയും ഇന്ന് രാത്രിയിൽ ഈ വിഷയത്തെയും സംസാരിച്ചിട്ട് കഴിഞ്ഞ രാത്രിയിലെ സന്ദേശവുമായിട്ട് ഇത് ബന്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മേഘങ്ങളിലേക്കുള്ള ഒരു എടുക്കപ്പെടൽ ഉണ്ടാകുമെന്ന് നാം അറിയുന്നു. അത് ഭാവിയിൽ സംഭവിക്കാനുള്ളതാകുന്നു. യേശു ഇവിടെ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ നമുക്ക് മുമ്പായി പോയി നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇപ്പോൾ അവനത് യഹൂദന്മാരോട് പറഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നത് പോലെ എന്നിലും വിശ്വസിക്കുക, കാരണം ഞാൻ ദൈവപുത്രനാകുന്നു. ദൈവം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു. എന്റെ പിതാവ് എന്നിൽ വസിക്കുന്നു. ഞാൻ ചെയ്തു കാണുന്ന പ്രവൃത്തികൾ ഇത് ഞാനല്ല ചെയ്യുന്നത്, എന്നിൽ വസിക്കുന്ന എന്റെ പിതാവ് അത്രേ. അവനാണ് ഈ പ്രവൃത്തികൾ ചെയ്യുന്നത്. ദൈവം ക്രിസ്തുവിലായിട്ട് ലോകത്തെ തന്നോട് നിരപ്പിക്കുകയായിരുന്നു. തലമുറകളായി പഠിച്ചു വന്നിരുന്ന ഈ യഹൂദന്മാർക്ക് ഒരു മഹാനായ അലൗകിക ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നത് നിസ്സാരമായൊരു കാര്യമായിരുന്നു. എന്നാൽ ആ ദൈവം താഴേക്കിറങ്ങി വന്ന് തന്റെ പുത്രനായി യേശു ക്രിസ്തു എന്ന വ്യക്തിയിൽ കൂടി സ്വയം വെളിപ്പെട്ട് ദൈവം ഒരു ജഡശരീരത്തിൽ കൂടാരമടിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് അവർക്ക് സ്വല്പം കഠിനമായിരുന്നു. എന്നാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. യേശുവിന്റെ ജീവൻ ഈ ഭൂമിയിൽ അവസാനിക്കുന്നതിന് തയ്യാറാകുകയായിരുന്നു. അവൻ യഹോവ ജഡമായി വെളിപ്പെട്ടതാണെന്ന് വലിയ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും കൂടാതെ തന്നെക്കുറിച്ച് ബൈബിൾ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ അവർക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ ജനങ്ങൾക്കത് കാണിക്കുകയും തെളിയിക്കുകയും ചെയ്തു കൊടുത്തു. അവൻ ദൈവം വെളിപ്പെട്ടതാണെന്ന് തെളിയിച്ചു കൊടുത്തു. അവൻ അവരോട് പറഞ്ഞു, എന്റെ ജീവിതം അവസാനിച്ച് നിങ്ങൾ കാണുമ്പോൾ അത് അവസാനിക്കുന്നത് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കുവാൻ പോകുന്നു. അതിനാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും. ആ കാരണത്താൽ യേശു തന്റെ ശിഷ്യന്മാരോട് ഈ ജീവിതം മരണത്തിൽ അവസാനിക്കുന്നില്ല എന്ന് പറയുകയായിരുന്നു. ഇതൊരു ശവാടക ശുശ്രൂഷയുടെ വായനാഭാഗമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓർക്കുക, മരണം നമുക്ക് തൊട്ടുമുമ്പിലായിരിക്കുകയും ഈ ശാരീരിക ജീവിതത്തിൽ ഇന്ന് രാത്രിയിൽ ഈ കെട്ടിടത്തിൽ സന്നിഹിതരായിരിക്കുന്നവരിൽ ചിലർ ജീവനോടെ ഇവിടെ നിന്ന് പോകുമോ എന്ന് പോലും നമുക്കറിയില്ല. ഇതത്രയും അനിശ്ചിതമായൊരു കാര്യമാകുന്നു. വെറും 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ കെട്ടിടത്തിലുള്ള ചെറുപ്പക്കാരും ആരോഗ്യമുള്ളവരുമായ യൗവനക്കാർ വെറും ശവമായി തീരാൻ കഴിയും. അത് സത്യമാണ്. അതുപോലെ തന്നെ വെറും 5 മിനിറ്റിനുള്ളിൽ തന്നെ നാം എല്ലാവരും മഹത്വത്തിലാകുന്നതിനും കഴിയും. അത് നമുക്കറിയില്ല. അത് ദൈവത്തിന്റെ കൈകളിലാകുന്നു. യേശു തന്നെ ആ സമയത്തെക്കുറിച്ച് സ്വയം തനിക്കറിയില്ല, എന്നാൽ അത് പിതാവിന്റെ മാത്രം കരങ്ങളിലാകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നവൻ അവരോട് പറഞ്ഞു. കാരണം ഞാൻ ഒരു സ്ഥലമൊരുക്കുവാൻ പോകുന്നു. അതായത് അവരെ സ്വീകരിക്കുന്നതിനു വേണ്ടി ഈ ജീവിതം അവസാനിച്ചു കഴിയുമ്പോൾ ഒരു ജീവിതമുണ്ടെന്ന് അവൻ അവരോട് പറയുകയായിരുന്നു. ഈ ജീവിതം ഇവിടെ തീർന്നു കഴിയുമ്പോൾ നമുക്ക് കടക്കുന്നതിനായി ഒരു ജീവിതം അവിടെ ഉണ്ടെന്ന് അറിയുന്നത് എന്തൊരാശ്വാസകരമായ കാര്യമാകുന്നു. അത് നമുക്കെല്ലാവർക്കും നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രായമേറിക്കൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ വാസ്തവികതയായിത്തീരുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ നാളുകൾ അടുത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ അതിലേക്ക് കൂടുതലായി അടുത്തു വരുമ്പോൾ, ആ മഹത്തായ സംഭവത്തിനായി നിങ്ങൾ തയ്യാറാകുമ്പോൾ, നിങ്ങൾ അത് കൂടുതലായി കാണുവാൻ തുടങ്ങും. അത് ഇതേ ജീവിതത്തിന്റെ തുടർച്ച വേറൊരു ലോകത്തിൽ വേറൊരു സ്ഥലത്തായിരിക്കും. ഈ ഭൂമിയിലെ നിങ്ങളുടെ ജന്മം മുൻനിർണയിക്കപ്പെട്ടതാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു. നമ്മുടെ ജന്മം ഇവിടെ മുൻനിർണയിക്കപ്പെട്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ജീവിതം ഇവിടെ ഉദ്ഭവിച്ചിരിക്കുന്നത് വെറും ഒരു പുരാണകഥയായിട്ടോ അല്ലെങ്കിൽ ഒരു വിചാരമായിട്ടോ അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? നിങ്ങളിവിടെ ആയിരിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവത്താൽ മുൻനിർണയിക്കപ്പെട്ടതാകുന്നു. നിത്യനായ ദൈവം അത് അറിഞ്ഞിരുന്നു. അവൻ നിത്യനായിരിക്കുന്നതിന് വേണ്ടി എത്ര ചെള്ളുകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നും എത്ര വട്ടം അത് കണ്ണിമയ്ക്കുകയും ചെയ്യുമെന്ന് അറിയേണ്ടത് ആവശ്യമാകുന്നു. അതാണ് അവനെ നിത്യനാക്കുന്നത്. നോക്കൂ, നമ്മുടെ ചെറിയ മനസ്സുകളിൽ നിത്യത എന്തർത്ഥമാക്കുന്നുള്ളതുള്ളതിന്റെ ആഴം അളക്കുവാൻ തന്നെ നമുക്ക് കഴിയില്ല. നിത്യനായ ദൈവം അവൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. അതുകൊണ്ട് യാതൊന്നും സാധിപ്പിച്ചു കൊടുക്കുന്നതിന് പുറത്തല്ല. ദൈവത്തിന്റെ വചനത്തെ നമുക്കറിയാമെങ്കിൽ നാം ജീവിക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം. നാം ജീവിക്കുന്ന നാഴിക നമുക്കറിയാം. എന്താണ് മുമ്പിൽ കിടക്കുന്നതെന്ന് നമുക്കറിയാം. നാം എന്താണ് കടന്നു വന്നിരിക്കുന്നതെന്നും നാം കാണുന്നു. വേദപുസ്തകം യേശു ക്രിസ്തുവിന്റെ വെളിപാടാകുന്നു. കാലഘട്ടങ്ങളിൽ കൂടിയുള്ള അവന്റെ പ്രവൃത്തികൾ വെളിപാട് പുസ്തകം വരെയായിട്ട് അതിനുശേഷം അവന്റെ സംഭവിക്കാനുള്ള വാഗ്ദത്തങ്ങളാകുന്നു. അതുകൊണ്ട് അവന്റെ സകല വാഗ്ദത്തങ്ങളും സത്യമാകുന്നു. തന്റെ വചനത്തെ ഉറപ്പിക്കാതെ ദൈവത്തിനൊരു കാര്യവും സംസാരിക്കാൻ കഴിയില്ല. അവൻ സംസാരിക്കുന്ന സകല വചനവും നിവൃത്തിയാക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ ചില മനുഷ്യർ ഉത്പത്തിയിൽ ദൈവം സ്വയം ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. ഇല്ല, അത് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. ആദിയിൽ ദൈവം ഉണ്ടാകട്ടെ 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 എന്ന് അരളി ചെയ്തു. അപ്പോൾ ഭൂമി ഇരുണ്ടും പാഴായും കിടന്നിരുന്നു. അപ്പോഴും അവൻ വെളിച്ചമുണ്ടാകട്ടെ എന്ന് അരളി ചെയ്തു. അത് ചിലപ്പോൾ വെളിച്ചമുണ്ടാക്കുന്നതിന് 100 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നേക്കാനിടയുണ്ട്. എന്നാൽ അവനത് കൽപ്പിച്ചിരിക്കെ അത് സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അത് അപ്രകാരമായിരിക്കണം. അവൻ തന്റെ വചനം അരളി ചെയ്തു. ആ വിത്തുകളെല്ലാം വെള്ളത്തിനടിയിലായിരുന്നു. അവൻ ഭൂമി ഉണക്കിയപ്പോൾ ആ വിത്തുകളെല്ലാം മുളച്ചു വന്നു. അവൻ കൽപ്പിക്കുന്നത് എന്താണോ അത് വന്ന് ഭവിച്ചിരിക്കണം. അവൻ പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഞാനത് സൂചിപ്പിച്ചിരുന്നു. അത് ഇപ്രകാരമായിട്ട് നമുക്ക് യെശയ്യാവിനെ എടുക്കാം. അവൻ പറഞ്ഞു, കന്യക ഗർഭം ധരിക്കും. ജനങ്ങളുടെ ഇടയിൽ നല്ല മാന്യതയുള്ള വ്യക്തിയായി ചിന്തിക്കപ്പെട്ടിരുന്ന ഒരാൾ ഇതുപോലൊരു കാര്യം പറയുമെന്ന്, അതായത് ഒരു കന്യക ഗർഭം ധരിക്കും എന്ന് ആർക്ക് ചിന്തിക്കാൻ കഴിയും? എന്നാൽ അതിന് കാരണം എന്താണെന്നാൽ ഒരു പ്രവാചകൻ ദൈവത്തിന്റെ ഒരു പ്രതിധ്വനിയാകുന്നു. അവൻ അപ്രകാരം നിർമ്മിക്കപ്പെട്ടിട്ട് തന്റെ സ്വന്തം വാക്കുകളെ അവൻ പറയാൻ കഴിയുകയില്ല. അവൻ സംസാരിക്കുന്നത് ദൈവത്തിന്റെ വാക്കുകളായിരിക്കണം. അവനൊരു പ്രതിധ്വനി മാതിരിയാണ്. കൂടാതെ അവൻ ദൈവത്തിന്റെ സംസാരിക്കാനുള്ള വായാകുന്നു. ആ കാരണത്താൽ അവൻ പറഞ്ഞു, ഒരു കന്യക ഗർഭം ധരിക്കും. ഒരുപക്ഷേ അവനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നിരിക്കാം. എന്നാൽ ദൈവം അത് അവനിൽ കൂടി സംസാരിച്ചു. കാരണം അവൻ അപ്രകാരം അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതായത് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ അവനൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ അവനത് പറഞ്ഞപ്പോൾ അത് സംഭവിക്കുന്നതിന് 800 മുമ്പായിരുന്നു. എന്നാൽ അത് സംഭവിക്കേണ്ടതാകുന്നു. അങ്ങനെ അവസാനം ദൈവത്തിന്റെ ആ വചനങ്ങൾ ഒരു കന്യകയുടെ ഉദരത്തിൽ നങ്കൂരമിടുകയും അവൾ ഗർഭം ധരിച്ച് ഇമ്മാനുവേലിനെ കൊണ്ടുവരികയും ചെയ്തു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അത് അപ്രകാരമാകേണ്ടിയിരുന്നു. കാരണം ദൈവം തന്റെ പ്രവാചകന്മാരുടെ വായിൽ കൂടി അത് സംസാരിച്ചിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ സകല വചനങ്ങളും നിവൃത്തിയാകേണ്ടതാകുന്നു. ആ കാരണത്താൽ യേശു തന്റെ ജനങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ആ ജനങ്ങൾ ആരാകുന്നു എന്ന് വെച്ചാൽ ഇന്ന് രാത്രിയിൽ നാം അതിന്റെ ഒരു ഭാഗമാകുന്നുവെന്ന് ഞാൻ ആശിക്കുന്നു. അതാകുന്നില്ലെങ്കിൽ എന്റെ സ്നേഹിത, ദൈവം ഒരു വഴിയുണ്ടാക്കിയിട്ട്, ഒരു നിയമമുണ്ടാക്കിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം നിങ്ങൾക്കും അതിൽ ഉൾപ്പെടുവാൻ കഴിയും. നിങ്ങളൊരു സ്വതന്ത്ര സദാചാര പ്രവർത്തനത്തിലാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. എന്നാൽ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇത് വരുവാനിരിക്കുന്ന ഒരു ലോകത്തിലാകുന്നു. ഒരു ലോകം വരുന്നതിനായിട്ടുണ്ട്. അതിവിടെ നിങ്ങളുടെ ജന്മം പോലെ അതൊരുക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഇവിടെയാകുമെന്ന് ദൈവം അറിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മാതാപിതാക്കന്മാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയും അത് തലമുറകളായുള്ള സന്ദർശനമാണെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നില്ല. എന്നാൽ അതാകുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അതിന്റെ 7 അബ്രഹാമിനോടൊപ്പം നടന്ന ഒരു വലിയ സംഭവത്തെക്കുറിച്ച് പൗലോസ് പറയുന്നതായി ഞാൻ കരുതുന്നു. അതായത് രാജാക്കന്മാരെ ജയിച്ച് തിരികെ വരുമ്പോൾ അവൻ മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തു. ഇപ്പോൾ അവൻ പറഞ്ഞു, അതായത് രാജാക്കന്മാരെ ജയിച്ച് തിരികെ വന്ന് അബ്രഹാം മൽക്കിസദേക്കിനെതിരേറ്റപ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നുവല്ലോ. അതിനുശേഷം ലേവിയും അബ്രഹാമിന്റെ കടിപ്രദേശത്തായിരുന്നപ്പോൾ അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരുന്നു എന്ന് കണക്കാക്കി അവൻ പറയുകയും, അപ്പോൾ അബ്രഹാം അവന്റെ അപ്പൂപ്പന്റെ വലിയപ്പൂപ്പനായിരുന്നു. അവന്റെ വചനത്തെ പാലിക്കാത്ത ജനങ്ങളുടെ പാപങ്ങളെ അവരുടെ മക്കളുടെ മേൽ തലമുറ തലമുറ വരെ അവൻ സന്ദർശിക്കും. നിങ്ങളെല്ലാവരും ദൈവത്താൽ മുൻനിയമിക്കപ്പെട്ടവരാകുന്നു. ദൈവത്തോടൊപ്പം യാദൃച്ഛികമായി ഒന്നും സംഭവിക്കുന്നില്ല. അതിനെക്കുറിച്ചെല്ലാം അവൻ അറിയുന്നു. ഇതെല്ലാം മുൻനിയമിക്കപ്പെട്ടതാകുന്നു. പല തലമുറകൾക്ക് പിന്നാലെ തീരുമാനിച്ചിട്ട് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കിവിടെ ആയിരിക്കാൻ കഴിയുന്നു. നിങ്ങൾക്കതറിയാമോ? അതൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരിക്കൽ ഞാനിത് വീണ്ടും ആവർത്തിക്കാം. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ പിതാവിലായിരുന്നു. നിങ്ങളുടെ പിതാവിന്റെ പാരമ്പര്യ ഗുണവാഹിയിലായിരുന്നു. ആ സമയത്ത് അവൻ നിങ്ങളെ അറിയുകയോ നിങ്ങൾ അവനെ അറിയുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ അതിനുശേഷം നിങ്ങളൊരു വിശുദ്ധമായ വിവാഹ ബന്ധത്തിൽ കൂടെ നിങ്ങൾ ഒരമ്മയുടെ ഉദരമായ ശയനസ്ഥലത്ത് ഇടുകയുണ്ടായി. അതിനുശേഷം നിങ്ങളുടെ പിതാവിന്റെ സ്വരൂപത്തിൽ ഒരു വ്യക്തിയായി വെളിപ്പെടുകയും അതിനുശേഷം കൂട്ടായ്മയുമാകുന്നു. നിങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു പുത്രനോ ഒരു പുത്രിയോ ആകാൻ കഴിയുന്നതിന്റെ ഏക കാരണമെന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കേണ്ടതിനാലാണ്. നിത്യജീവന്റെ ഒരേ ഒരു രൂപം മാത്രമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ ജീവനാകുന്നു. നിത്യജീവന്റെ ഒരേ ഒരു രൂപം മാത്രമേ ഉള്ളൂ, അത് ദൈവമാകുന്നു. അവിടെ ദൈവപുത്രനാകുന്നതിനു വേണ്ടി നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അവനിലായിരിക്കേണ്ടത് ആവശ്യമാകുന്നു. നിങ്ങളുടെ ജീവന്റെ പാരമ്പര്യ ഗുണവാഹിയും ആത്മീയ ജീവനും ഇന്ന് രാത്രിയിൽ ഒരു തന്മാത്ര പോലും ഉണ്ടായിരിക്കുന്നതിന് മുമ്പ് പിതാവായ ദൈവത്തിലായിരുന്നു. നിങ്ങൾ മറ്റ് യാതൊന്നുമല്ല, എന്നാൽ ദൈവത്തിലുണ്ടായിരുന്ന പാരമ്പര്യ ജീവവാഹി നിങ്ങളെ ഒരു ദൈവപുത്രനെ പോലെ വെളിപ്പെടുത്തുന്നതാണ്. ഈ കാലത്തേക്കുള്ള വെളിച്ചമായിട്ട് അവന്റെ വചനം നിങ്ങളിൽ വന്നതിനു ശേഷം നിങ്ങളിപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ജീവനെ നിങ്ങളിൽ വെളിപ്പെടുത്തുകയാണ്. കാരണം നിങ്ങൾ ദൈവത്തിന്റെ ഒരു പുത്രനോ ഒരു പുത്രിയോ ആകുന്നു. ആ കാരണത്താൽ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? അങ്ങനെ നിങ്ങൾ നിർമ്മിക്കപ്പെടുകയും ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഈ സഭയിലായിരിക്കുകയും ചെയ്യുന്നു. കാരണം ഈ ദേശത്തോടും ഈ ജനങ്ങളോടും കൂടാതെ നിങ്ങൾ സഹകരിക്കുന്ന സമീപ ദേശത്തോടും ദൈവത്തെ വെളിപ്പെടുത്തുന്നത് നിങ്ങളുടെ കർത്തവ്യമാകുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ എവിടെയായിരിക്കുമെന്ന് ദൈവം അറിയുന്നു. കാരണം നിങ്ങൾക്ക് അവന്റെ ഒരു പാരമ്പര്യ ഗുണവാഹി അല്ലെങ്കിൽ അവന്റെ വിശേഷ ഗുണങ്ങളാകേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കതാകേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിത്യജീവനുണ്ടെങ്കിൽ പിന്നെ അതെല്ലായ്പ്പോഴും നിത്യജീവനായിരുന്നു. ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾ ഇവിടെയായിരിക്കുമെന്ന് അറിഞ്ഞിരുന്നു. വചനം അല്ലെങ്കിൽ വചനത്തോടുകൂടി ജലസ്നാനം നിങ്ങളുടെ മേൽ വീണപ്പോൾ അതൊരു വ്യക്തിത്വത്തിലായി വെളിപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവുമായിട്ട് കൂട്ടായ്മയും അത് നിങ്ങളുടെ ഈ ഭൂമിയിലുള്ള പിതാവുമായിട്ട് നിങ്ങൾക്കുള്ളതുപോലെയാകുന്നു. നിങ്ങൾ രാജാവിന്റെ പ്രജകളാകുന്നു, പ്രജകളല്ല. എന്നാൽ നിങ്ങൾ മക്കളായിട്ട് ആ നിത്യജീവൻ നിങ്ങളിൽ കിടക്കുന്നു എങ്കിൽ പിന്നെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാകുന്നു. അങ്ങനെ ഇപ്പോൾ അതായിരിക്കുന്നുവെങ്കിൽ യേശു ദൈവത്തിന്റെ സർവ്വസമ്പൂർണത വെളിപ്പെട്ടതാകുന്നു. അവൻ ദിവ്യത്വത്തിന്റെ സർവ്വസമ്പൂർണത ജഡത്തിലായതായിരുന്നു. ആ കാരണത്താൽ അവൻ ഭൂമിയിൽ വന്ന് ജഡമായി വെളിപ്പെട്ടപ്പോൾ നിങ്ങളപ്പോൾ ഇവിടെ അവനിലായിരുന്നു. കാരണം അവൻ വചനമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. നോക്കൂ, വചനം ജഡമായി. ആ കാരണത്താൽ അവൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾ അവനിലായിട്ട് അവനോടൊപ്പം നടക്കുകയുണ്ടായി. നിങ്ങൾ അവനോടൊപ്പം കഷ്ടപ്പെടുകയും അവനോടൊപ്പം മരിക്കുകയും ചെയ്തു. നിങ്ങൾ അവനോടൊപ്പം അടക്കപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾ അവനോടൊപ്പം ഉയർത്തപ്പെട്ടിട്ട് ദൈവത്തിന്റെ വെളിപ്പെട്ട ഗുണങ്ങളായി സ്വർഗീയ സ്ഥാനങ്ങളിലായിരിക്കുന്നു. നിങ്ങൾ ഉയർത്തപ്പെട്ടിരിക്കുകയും പുതിയ ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ക്രിസ്തു യേശുവിൽ സ്വർഗീയ സ്ഥാനങ്ങളിലാകുകയും ചെയ്യുന്നു. ഹോ, അതിന്റെ അർത്ഥം ഈ ദിവസങ്ങളിൽ സഭയെ വളരെയധികമാകുന്നു. നാം യേശു ക്രിസ്തുവിൽ യഥാസ്ഥാനത്താക്കപ്പെട്ട് നമ്മെ തന്നെ കാണുന്നത് നമുക്ക് വളരെയധികം അർത്ഥമാക്കുന്നു. അങ്ങനെ നാം ഇപ്പോൾ ദൈവത്തിന്റെ ഈ ഗുണങ്ങളാണെങ്കിൽ പിന്നെ നമുക്ക് മതസമഹിതങ്ങളുമായി ജീവിക്കാൻ കഴിയുകയില്ല. നമുക്ക് സമുദായ സഭ സംഘടിക്കലാൽ ജീവിക്കാൻ കഴിയുകയില്ല. നാം വചനത്താൽ ജീവിച്ചിരിക്കണം. കാരണം ഏതൊരു ഭാര്യയും ഭർത്താവിന്റെ ഒരു ഭാഗമായിരിക്കുന്നത് പോലെ മണവാട്ടി മണവാളന്റെ ഭാഗമാകുന്നു. ആ കാരണത്താൽ വചനമായ മണവാട്ടി നാം തന്നെയായിരിക്കണം. ആ വചനമായ മണവാട്ടി എന്താകുന്നു? ആ മണവാട്ടി ഈ നാഴികയിലെ വെളിപ്പെടുത്തലായിട്ട് ഒരു മതസംഹിതയോ ഒരു സഭാ സംഘടനയോ ആകുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ഒരു ജീവിക്കുന്ന അരുളപ്പാടാകുന്നു. ദൈവത്തിന്റെ ഒരു ജീവിക്കുന്ന ഗുണമായിട്ട് നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ നാഴികയിൽ മണവാട്ടിയുടെ രൂപത്തിലായി വെളിപ്പെട്ട് ദൈവത്തിന്റെ ഗുണങ്ങളെ ലോകത്തിന് പ്രദർശിപ്പിക്കുന്നവരാകുന്നു. നാം വെളിപ്പെടുത്തുന്ന ഈ ഗുണങ്ങളെ മാർട്ടിൻ ലൂതറിന് വെളിപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അത് തുടക്കത്തിലായിട്ട് പുനരുത്ഥാനമായിട്ട് മണ്ണിൽ കുഴിച്ചിട്ട ഗോതമ്പ് മണി പോലെയാകുന്നു. ഞാനിത് വീണ്ടും ഉദ്ധരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ആ പുസ്തകം വായിച്ചിരിക്കാനിടയുണ്ട്. അതായത്, ഒരു ജർമ്മനിക്കാരൻ എന്നെ പരിഹസിച്ചിട്ട് പറഞ്ഞു, ഞാൻ മതഭ്രാന്തന്മാരിൽ വെച്ച് ഏറ്റവും വലിയ മതഭ്രാന്തനാകുന്നു. അദ്ദേഹം ദൈവനാമത്തിലുള്ള സകല കാര്യത്തിനും പരിപൂർണമായി വിപരീതമായിട്ട് ദൈവത്തെയും പരിഹസിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ചെങ്കടൽ പിളർന്ന് തന്റെ ജനങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു ദൈവം തന്റെ വയറ്റിന്മേൽ കൈകെട്ടിയിരുന്നു കൊണ്ട് ഇരുണ്ട കാലഘട്ടങ്ങളിൽ കൂടെ ഈ ജനങ്ങളെല്ലാം കഷ്ടതയനുസരിച്ച് മരിക്കുകയും ആ കുട്ടികളെ സിംഹത്തിന് ഭക്ഷിക്കുന്നതിനായി വിട്ടുകൊടുക്കുകയും ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ സകല പദ്ധതിയും സഭ മുഴുവൻ തന്നെയും ദിവ്യ വെളിപാടിന്മേലാണ് പടുത്തിരിക്കുന്നത്. യേശു വിശുദ്ധ മത്തായിയുടെ 16-ാം അധ്യായത്തിൽ പറഞ്ഞു, ജഡരക്തങ്ങളല്ല സ്വർഗത്തിലുള്ള എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായിരുന്നു അത്? അവൻ ആരായിരുന്നു എന്നുള്ളതിന്റെ വെളിപാടായിരുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അത് യേശു ക്രിസ്തുവിന്റെ വെളിപാട് ഈ നാഴികയിലാകുന്നു. അവൻ മറ്റൊരു നാഴികയിൽ ആയിരിക്കുന്നതിന്റെ വെളിപാടല്ല. അവൻ ഇപ്പോൾ എന്താകുന്നുവെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. അത് മണവാട്ടിയിൽ പൂർണ്ണ വളർച്ചയിലെത്തുന്നതാണ്. ആ കാരണത്താൽ ഗോതമ്പ് മണിയായ ക്രിസ്തുവിന് മണ്ണിൽ വീണിച്ചാകേണ്ടിയിരിക്കുന്നുവെങ്കിൽ മണവാട്ടിക്കും ഇരുണ്ട കാലഘട്ടങ്ങളിൽ കൂടെ മണ്ണിൽ വീണിച്ചാകേണ്ടത് ആവശ്യമായിരിക്കുന്നു. മണ്ണിലേക്ക് പോകുന്ന ഏതൊരു വിത്ത് മണിക്കും മരിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിന് വീണ്ടും സ്വയം ഉത്പാദിപ്പിക്കാൻ കഴിയുകയില്ല. പെന്തക്കോസ്റ്റ് നാളിൽ തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവൻ സ്ഥാപിച്ച മഹത്തായ സഭയ്ക്ക് രക്തസാക്ഷിത്വം അനുഭവിച്ച് പൊടിയിലേക്ക് പോകേണ്ടി വരികയും ഇരുണ്ട കാലഘട്ടത്തിൽ കൂടി മണ്ണിലേക്ക് പോയിട്ട് ലൂഥറിന്റെ കാലഘട്ടത്തിൽ കൂടി വീണ്ടും കൊണ്ടുവരപ്പെടുകയും അവസാന നാളുകളിൽ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ പൂർണ്ണ വളർച്ചയിലായി കടന്നുവരികയും ചെയ്യേണ്ടതാകുന്നു. നോക്കൂ, മറ്റ് യാതൊരു വഴിയുമില്ല. ആ കാരണത്താൽ മണവാട്ടി മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിൽ കടന്നുവരും. ഇതെല്ലാം ദൈവത്താൽ മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്നതും പിന്താങ്ങിയിരിക്കുന്നതുമാകുന്നു. ആദ്യ തൊട്ട് തന്നെ അവൻ സകല മനുഷ്യരെയും എല്ലായിടത്തും ഇതിനെക്കുറിച്ചെല്ലാമായിട്ട് ആരൊക്കെ ഒരുക്കപ്പെടുമെന്ന് അറിഞ്ഞിരുന്നു. ഇതെല്ലാം മുൻകൂട്ടി ഒരുക്കിയതാകുന്നു. അതിവിടെയായിരിക്കുമെന്ന് ദൈവം അറിഞ്ഞിരുന്നു. അവനത് ഇപ്രകാരമായിട്ട് നാം അവിടെ എത്തുമ്പോഴേക്ക് അവൻ നമുക്കായി ഒരു സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്നു. അങ്ങനെ നാം അവിടെ എത്തുമ്പോൾ ഇപ്പോൾ ഈ രാത്രി തന്നെ ഒരുക്കിയിരിക്കുന്നത് പോലെ, ഈ നാഴിക ഒരുക്കിയിരിക്കുന്നത് പോലെ അതെല്ലാം ഒരുക്കപ്പെട്ടതായിരിക്കും. അതെ, അവന്റെ മഹത്തായ മുന്നറിവ് ഈ കാര്യങ്ങളെല്ലാം അവന് മുന്നറിവിനാൽ പറഞ്ഞുകൊടുക്കുന്നു. അവൻ സർവ്വവ്യാപിയാകുന്നു കാരണം അവൻ സർവ്വജ്ഞാനിയാകുന്നു. അവൻ സർവ്വജ്ഞാനിയാകുന്നു കാരണം അവൻ സർവ്വവ്യാപിയാകുന്നു. ആ കാരണത്താൽ അത് അവന്റെ മുന്നറിവാകുന്നു. അവന് ഭൂമിയിൽ വെറും ഒരു കാറ്റായിരിക്കുന്നത് പോലെ ആകാൻ കഴിയില്ല, കാരണം അവനൊരു വ്യക്തിത്വമാകുന്നു. അവനൊരു പുരാണ കഥാവസ്തുവല്ല, അവനൊരു വ്യക്തിത്വമാകുന്നു. അവൻ വസിക്കുന്നു, അവനൊരു വീട്ടിൽ തന്നെ വസിക്കുന്നു, അവൻ സ്വർഗമെന്ന സ്ഥലത്ത് വസിക്കുന്നു. ആ കാരണത്താൽ അവന്റെ സർവ്വ വ്യക്തിത്വത്താൽ സർവ്വവ്യാപിയാകുന്നു. സർവ്വജ്ഞാനിയായിരിക്കെ സകല കാര്യങ്ങളും അവൻ അറിഞ്ഞിരിക്കുകയും സർവ്വവ്യാപിയായിരിക്കെ എല്ലാ കാര്യങ്ങളും അവനറിയുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ജനിച്ച് ഈ ലോകത്തിന് സമ്മാനിക്കപ്പെടുമ്പോൾ നിങ്ങൾ വളരാൻ തുടങ്ങുന്നു. നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമെന്ന് ദൈവം അറിഞ്ഞിരിക്കുകയും നിങ്ങൾ പൈതൽ പ്രായത്തിൽ നിന്ന് പ്രായത്തിലെത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ യൗവനപ്രായത്തിലെ സ്ത്രീത്വത്തിലും ബാല്യകാലത്തും കുട്ടിക്കാലത്തും വിചിത്രമായി കാണപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ വളരെ യാഥാർത്ഥ്യമായി കണ്ടെന്നിരിക്കാം. ഒരു ബാലനായിരുന്നപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനായിരിക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയും എല്ലാ കാര്യങ്ങളും ശരിയായി ഒരുക്കിയിരിക്കുന്നുവെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾക്ക് അത് വാസ്തവമായും ഇപ്പോൾ മറ്റെന്തോ ആയിട്ട് അർത്ഥമാക്കുന്നു. അപ്രകാരം തന്നെ നിങ്ങളുടെ ആത്മീയ ജനനത്തിലുമാകുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയും നിങ്ങൾ ഒരു ശിശുവായിരിക്കുമ്പോൾ വേദിയിലെത്തുകയും ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവനെ ക്രിസ്തുവിനായി നൽകുന്നു. നിങ്ങൾ ഇപ്രകാരമുള്ള വിചിത്ര കാര്യങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് അതെന്തിനാണ് ചെയ്തതെന്ന് ആശ്ചര്യപ്പെടുന്നു. എന്നാൽ കുറച്ചു സമയശേഷം നിങ്ങൾക്ക് പക്വതയെത്തുമ്പോൾ, പക്വതയേറിയ ക്രിസ്ത്യാനിയാകുമ്പോൾ പിന്നെ നിങ്ങളത് മനസ്സിലാക്കുന്നു. നോക്കൂ, എന്തോ അവിടെ അത് പിടിച്ചെടുക്കുന്നു. നിങ്ങൾക്കത് എന്തിനു ചെയ്യേണ്ടി വന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അത് നിങ്ങളുടെ ആത്മീയ ജനനമാകുന്നു. നിങ്ങളുടെ ശാരീരിക ജനനം നിങ്ങളുടെ ആത്മീയതയുടെ മാതൃകയാകുന്നു. ഈ ജീവിതത്തിൽ അതെപ്രകാരം നിങ്ങൾക്ക് ചേർന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ വളരുമ്പോൾ എല്ലാ കാര്യങ്ങളും അനുയോജ്യമായി ചേർന്നു വരുന്നു, കാരണം നിങ്ങൾ അതിനായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഒരു കൂട്ടായ്മയിലേക്ക്, ഒരു കൂടാരയോഗത്തിലേക്ക്, അല്ലെങ്കിൽ എവിടെയെങ്കിലും മൂലയ്ക്കുള്ള ഒരു ചെറിയ പള്ളിയിലേക്ക് ഇടറിക്കയറി വരികയും പ്രാസംഗികൻ ഒരു പ്രത്യേക വിഷയത്തെടുത്ത് സംസാരിക്കുകയും നിങ്ങൾ നേരെ വേദിയിലേക്ക് വന്ന് വീഴുകയും ചെയ്തത് വളരെ വിചിത്രമായിരിക്കുന്നില്ലേ? നോക്കൂ, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം അതറിഞ്ഞിരുന്നു. നിങ്ങൾ അത് എന്തിനു ചെയ്തുവെന്ന് നിങ്ങൾക്ക് അപരിചിതമായി കാണുന്നതിനിടയായേക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ത് സംഭവിച്ചുവെന്ന്. നിങ്ങൾ അറിയുന്നു ഈ ജീവിതത്തിൽ നിങ്ങൾക്കത് അത്രമാത്രം അനുയോജ്യമായിരിക്കും. വരുവാനുള്ള ജീവിതത്തിലും അത് അപ്രകാരം തന്നെയായിരിക്കും. നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകവും അതിന്റെ ജീവിതവും അതോടൊപ്പം മുന്നോട്ട് കൊണ്ടുവന്ന് കാണപ്പെടും. എല്ലാ കാര്യങ്ങളും നിങ്ങളോടൊപ്പമായി മുന്നോട്ട് പോയി കാണപ്പെടും. ഒരു വ്യക്തി യാദൃച്ഛയാൽ ഇവിടെ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഈ ലോകത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നേരത്തെ ഒരുക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ശരിക്കു പറഞ്ഞാൽ മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ നമുക്ക് വേണ്ടി ഈ വക നല്ലതായ കാര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് എപ്രകാരം നാം അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഷ്ടിച്ച് തന്നെ കഴിയുന്നില്ല. നമുക്ക് അവനിൽ വിശ്വാസം വയ്ക്കാൻ കഴിയുന്നില്ല. അതായത്, നാം ഇപ്പോൾ ആയിരിക്കുന്ന ഇരുട്ടിൽ അവൻ നമ്മെ കൊണ്ടുവന്നിട്ട് ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ അവൻ നമുക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നുവെങ്കിൽ, അതിലും എത്രമാത്രം അധികമായിട്ട് വരുവാനിരിക്കുന്നതായ നിത്യജീവന്റെ കാര്യങ്ങളെ ഒരുക്കുന്നതിനായി നമുക്ക് അവനെ വിശ്വസിക്കാൻ കഴിയും. അത് വളരെ വിചിത്രമായി കാണുന്നു എന്ന് ഞാൻ പറയട്ടെ. സ്വർഗം എന്ന് പറയുന്നത് എന്റെ മാതാവ് എന്നോട് പറയാറുള്ളത് പോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. സഭ അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നും വളർന്നിരിക്കുന്നതായി ഞാൻ കരുതുന്നു. 100 or 200 years ago മുമ്പ് അത് ചിന്തിച്ചിരുന്നതുപോലെ, അതായത് മരിച്ചവരെല്ലാം സ്വർഗത്തിലേക്ക് പോയിട്ട് ഒരു വീണ പ്രാപിക്കുകയും എന്നിട്ട് മേഘങ്ങളിലിരുന്ന് വീണ വായിക്കുകയും ചെയ്തിരുന്നുവെന്ന് പഴയ സമയക്കാർ പറഞ്ഞിരുന്നു. ഇപ്പോൾ സ്വർഗമെന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ഥലമുണ്ടെന്ന് അവർ അറിഞ്ഞിരുന്നു. എന്നാൽ അവരെല്ലാം ഇപ്രകാരം അവിടെ ആയിരിക്കുമെങ്കിൽ എല്ലാ സംഗീതക്കാരും നമ്മുടെ മേലായിരുന്നേനെ. എന്നാൽ ഇത് അപ്രകാരമുള്ള ഒരു സ്ഥലമല്ല. അത് വീണ വായിക്കുന്ന ഒരു സ്ഥലമേ അല്ല. ബൈബിൾ അപ്രകാരം പഠിപ്പിക്കുന്നതായി ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ വചനത്തിന്റെ പൂർണ്ണത എത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ കാലത്തേക്ക് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന 7 മുദ്രകൾ തുറക്കുന്നതിന് മുമ്പ് ഇപ്രകാരം ഒരു ചിന്താഗതി അവർക്കുണ്ടായിരുന്നു എന്ന് നാം ഇപ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നു. ഈ സ്ഥലം വാസ്തവികമായിരിക്കുന്നത് പോലെ സ്വർഗവും ഒരു വാസ്തവികമായ സ്ഥലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവം നമ്മുടെ ആത്മീയ വളർച്ചയെ ഈ സ്ഥലത്തു നിന്ന് ആരംഭിച്ചിരിക്കുന്നു. സ്വർഗവും ഇതുപോലെ തന്നെ വാസ്തവികമായ ഒരു സ്ഥലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ നാം നമ്മുടെ നിത്യത മുഴുവൻ ഒരു മേഘങ്ങളിൽ ഒരുക്കുവാൻ പോകുന്നില്ല. അവിടെ നാം എല്ലായ്പ്പോഴും നമ്മുടെ വീണയിൽ കമ്പിനാദം ഉണ്ടാക്കിയായിരിക്കില്ല. എന്നാൽ നാം ഒരു വാസ്തവികമായ സ്ഥലത്തെത്തിയിട്ട് കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പോകുകയും അവിടെ നാം ജീവിക്കാൻ പോകുകയുമാണ്. നാം ജോലി ചെയ്യാൻ പോകുകയാണ്, നാം ആനന്ദിക്കാൻ പോകുകയാണ്, നാം ജീവിക്കാൻ പോകുകയാണ്. നാം ജീവനിലേക്ക്, ഒരു യഥാർത്ഥ നിത്യജീവനിലേക്ക് പോകുകയാണ്. നാം ഒരു സ്വർഗത്തിലേക്ക് പോകുകയാണ്. ഒരു സ്വർലോകമാകുന്നു. ആദാമും ഹവ്വായും ഏദൻ തോട്ടത്തിൽ പാപം കടന്നു വരുന്നതിന് മുമ്പ് ജോലി ചെയ്ത് ജീവിച്ച് ഭക്ഷിച്ച് ആനന്ദിച്ചതുപോലെ നാം അവിടേക്കുള്ള നമ്മുടെ അതേ വഴിയിൽ തന്നെ വീണ്ടും തിരികെയായിരിക്കുന്നു, നേരെ തിരികെയായിരിക്കുന്നു. ഒന്നാമത്തെ ആദാം പാപത്താൽ നമ്മെ അതിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. രണ്ടാമത്തെ ആദാം നീതിയാൽ നമ്മെ വീണ്ടും തിരികെ കൊണ്ടുവന്നിരിക്കുകയും നമ്മെ നീതീകരിച്ചിട്ട് തിരികെ എത്തിച്ചുമിരിക്കുന്നു. ഇപ്പോൾ ടേപ്പുകൾ എടുക്കുന്നവരായി നിങ്ങൾ നീതീകരണത്തിന്റെ സന്ദേശത്തെ നിങ്ങൾ എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ടേപ്പുകൾ എടുക്കുന്നവർ ഇതെടുക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ആ വിഷയത്തിനുമേൽ ഞാൻ സംസാരിച്ചിരുന്നു. നോക്കൂ, നിങ്ങളുടെ ഈ ഭൂമിയിലുള്ള മാതാപിതാക്കന്മാർ നിങ്ങളിവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾ വരുന്നുവെന്ന് അവർ അറിഞ്ഞിട്ട് നിങ്ങളുടെ വരവിനായി ഒരുക്കങ്ങൾ ചെയ്തിരുന്നു. നിങ്ങളുടെ ഭൂമിയിലുള്ള മാതാപിതാക്കന്മാരെക്കുറിച്ച് ഇപ്പോൾ അതൊന്ന് ചിന്തിക്കുക. ഈ ഭൂമിയിലെ മാതാപിതാവ് ഒരു സ്വർഗീയ മാതാപിതാവിന്റെ മാതൃക മാത്രമാകുന്നു. യേശു ഈ വാക്കുകളെ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്റെ മക്കൾക്ക് നല്ലദാനങ്ങളെ എത്രയധികം കൊടുക്കും. നിങ്ങളുടെ വരവിനായി അവർ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. അവർ ഒരു ചെറിയ തൊട്ടിലും അല്ലെങ്കിൽ കുറച്ച് ബൂട്ടീസും കുറച്ച് തുണികളും ഇത്യാദി സാധനങ്ങളെല്ലാം വാങ്ങിക്കുകയും നിങ്ങളുടെ വരവിനു വേണ്ടി എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെക്കുകയും നിങ്ങൾ വരുന്നതിന് മുമ്പ് ഒരുക്കി വെക്കുകയും ചെയ്തു. നമ്മുടെ അവിടേക്കുള്ള വരവിനായി യേശു ഒരുക്കങ്ങൾ നടത്താൻ പോയിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ വചനത്തോട് ചേർക്കുന്നതിനോ അല്ലെങ്കിൽ അതിൽ നിന്ന് എടുക്കുന്നതിനോ അർത്ഥമാക്കുന്നില്ല, കാരണം നാം അത് ചെയ്യരുതാത്ത കാര്യമാകുന്നു. വെളിപാട് 22 ആരെങ്കിലും ഇതിനോട് കൂട്ടിയാൽ, ആരെങ്കിലും ഇതിൽ നിന്ന് നീക്കിക്കളഞ്ഞാൽ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതൊരു കൂട്ടിച്ചേർക്കലല്ലാതെ വെറും ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതിനായി ഞാൻ പറയാനിടയാക്കുകയാണ്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നാം സ്വർഗത്തിലെത്തുമ്പോൾ നാം എല്ലാവരും ഒരേപോലെ കാണപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവരും സ്വർണം തലമുടിയും തവിട്ട് നിറമുള്ളവരും അല്ലെങ്കിൽ എല്ലാവരും ഇരുണ്ട നിറക്കാരോ അല്ലെങ്കിൽ ചെറിയവരും എല്ലാവരും വലിയവരും അല്ലെങ്കിൽ എല്ലാവരും അധികായകരുമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവം വിവിധപരമായ കാര്യങ്ങളുടെ ദൈവമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകം അത് തെളിയിച്ചു കാണിക്കുന്നു. അവന് വലിയ പർവ്വതങ്ങളും ചെറിയ പർവ്വതങ്ങളുമുണ്ട്. അവന് സമനിലങ്ങളുണ്ട്, അവന് മരുഭൂമികളുണ്ട്. അങ്ങനെ വിവിധ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. കാരണം അവൻ ആഗ്രഹിച്ച രീതിയിൽ അവനതുണ്ടാക്കിയിരിക്കുന്നു. അവൻ കാലാവസ്ഥകളായി ചൂടും തണുപ്പും വസന്തവും ശരത്കാലവും ഉണ്ടാക്കിയിരിക്കുന്നു. അവൻ അങ്ങനെ കാലാവസ്ഥകളെ ഉണ്ടാക്കിയിട്ട് ഇത് ദൈവം വിവിധപരമായ കാര്യങ്ങളുടെ ദൈവമാകുന്നുവെന്ന് തെളിയിക്കുന്നു. അവൻ നിങ്ങളെ തന്നെ വിവിധപരമായി നിർമ്മിച്ചിരിക്കുന്നു. ചില മനുഷ്യർ ശരിക്കും ഗർജനക്കാരാകുന്നു, ചിലർ ശരിക്കും സിദ്ധാന്തക്കാരാകുന്നു, മറ്റുള്ളവർ മൃദുവായവരാകുന്നു, മറ്റു ചിലർ ദയുള്ളവരാകുന്നു. അങ്ങനെ പല വ്യത്യസ്ത തരത്തിൽപ്പെട്ട ജനങ്ങളെ അവൻ രാജ്യത്തിൽ കാണാൻ കഴിയും. വിശുദ്ധ പൌലോസിനെ നോക്കിയിട്ട് അന്ത്രയോസുമായി ന്യായീകരിച്ചു നോക്കുക. അന്ത്രയോസ് പ്രാർത്ഥനയുടെ യോദ്ധാവായിട്ട് എല്ലായ്പ്പോഴും തന്റെ മുട്ടിന്മേലായിരുന്നു. എന്നാൽ അപ്പസ്തോലനായ പത്രസ് പ്രസംഗിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങളും ചെയ്തിരുന്ന തീപ്പന്തമായിരുന്നു. കൂടാതെ പൌലോസ് കൂടുതൽ പാണ്ഡിത്യമുള്ളവനെ പോലെയായിട്ട് ഒരു പ്രവാചകനെ പോലെയും അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു പിന്താങ്ങലായിരുന്നു. കൂടാതെ ശ്രദ്ധിക്കുക, മോശ പഴയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങൾ എഴുതി. അതവൻ പഴയ നിയമത്തിൽ എഴുതിയിരുന്നു. ബാക്കിയുള്ള വ്യവസ്ഥകളും രാജാക്കന്മാരും സങ്കീർത്തനങ്ങളും മറ്റുമായിട്ട് പ്രവാചകന്മാരുടെ എഴുത്തുകളാകുന്നു. എന്നാൽ മോശ ആദ്യത്തെ 4 പുസ്തകങ്ങളായ നിയമങ്ങളെ എഴുതി. അത് ഉത്പത്തി, പുറപ്പാട്, ലേവി പുസ്തകം, ആവർത്തന പുസ്തകം എന്നിവയാകുന്നു. അതിനുശേഷം പൌലോസ് പുതിയ നിയമം എഴുതി. അത് സത്യമാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്താണ് സംഭവിച്ചെന്നുള്ള പ്രവൃത്തികളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും എഴുതിയിരിക്കുന്നു. എന്നാൽ പൌലോസ് നിയമത്തെയും അനുഗ്രഹത്തെയും വേർപെടുത്തിയിട്ട് അതിന്റേതായ സ്ഥാനത്തിട്ടു. അവൻ പുതിയ നിയമത്തിന്റെ എഴുത്തുകാരനാകുന്നു. അവൻ ദൈവത്തിന്റെ വചനത്തെ ക്രമീകരിച്ചിട്ട് പുതിയ നിയമത്തിലെ എഴുത്തുകളെ നമുക്ക് നൽകി. ഇപ്പോൾ ശ്രദ്ധിക്കുക, അനേകം വാസസ്ഥലങ്ങൾ, അനേക തരത്തിലുള്ള വാസസ്ഥലങ്ങളുണ്ട്. അത് പലതരത്തിലുള്ള മലകളും പലതരത്തിലുള്ള നദികളും ഉറവുകളും കായലുകളും പോലെയാണ്. നിങ്ങൾ വരുന്നതിന് മുമ്പേ അത് ആദ്യമായിട്ട് ഇവിടെയുണ്ട്. കാരണം നിങ്ങളുടെ സ്വർഗീയ പിതാവിന്റെ കരുണ അവയെ ഇവിടെ ആക്കിയിരിക്കുന്നു. കാരണം ചില ജനങ്ങൾ പർവ്വതങ്ങൾ ഇഷ്ടപ്പെടുന്നു, ചിലർ നദികൾ ഇഷ്ടപ്പെടുന്നു, ചിലർ മരുഭൂമി ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഇവിടേക്കുള്ള വരവിനെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കുമെന്നും നിങ്ങളുടെ സ്വഭാവം എന്തായിരിക്കുമെന്നും അവൻ മുന്നറിഞ്ഞിരിക്കെ നിങ്ങൾക്കത് ആനന്ദപ്രദമാകത്തക്ക രീതിയിൽ അവനതുണ്ടാക്കിയുണ്ടായി. ഹോ, അവനൊരു അത്ഭുതവാനായ പിതാവാണെന്ന് ഞാൻ കരുതുന്നു. അവനത് അറിഞ്ഞിട്ട് ഇപ്രകാരം ഉണ്ടാക്കിയുണ്ടായി. അവൻ മലകളെ ഉണ്ടാക്കിയതിൽ ഞാൻ സന്തോഷവാനാകുന്നു. ഞാൻ മലകളെ ഇഷ്ടപ്പെടുന്നു, ഞാനത് ഇഷ്ടപ്പെടുന്നു. എന്നാൽ മറ്റുള്ളവർ, ഓ എനിക്കത് പറ്റില്ല, ഓ അവൻ തന്റെ കുമ്മായിപ്പെട്ടി അവിടെ കാലിയാക്കിയിരിക്കാം, കൊള്ളാം, അവനത് അവിടെ കാലിയാക്കി, അതിനാൽ എനിക്കത് ആനന്ദിക്കാൻ കഴിയുന്നു, മനസ്സിലായില്ലേ? അതുകൊണ്ട് ചിലർ പറയും, എനിക്ക് സമഭൂമി ഇഷ്ടമാകുന്നു, അവിടെ എനിക്ക് വളരെ ദൂരം കാണാൻ കഴിയും. ശരിയെങ്കിൽ രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളാകുന്നു. എന്നാൽ രണ്ടുപേരും ക്രിസ്ത്യാനികളാകുന്നു. അതുകൊണ്ട് നിങ്ങളിവിടെ ആയിരിക്കുമെന്ന് പിതാ പറഞ്ഞിട്ട് നിങ്ങളുടെ എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെക്കുകയുണ്ടായി. ആമേൻ. നിങ്ങളുടെ ആദ്യത്തെ വരവിന് നിങ്ങളിവിടെ എത്തിയപ്പോൾ അവൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അവൻ ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? എന്നാൽ ഇപ്പോൾ ഓർക്കുക, ഇതെല്ലാം താത്കാലികമായ ദാനങ്ങളുടെ മാതൃക മാത്രമാകുന്നു. ഇപ്പോൾ മോശ മരുഭൂമിയിൽ വെച്ച് സാക്ഷ്യകൂടാരം പണിതപ്പോൾ അല്ലെങ്കിൽ ഒരുക്കിയപ്പോൾ താൻ കണ്ട മാതിരിക്കൊത്തവണ്ണം അതിനെ തീർത്തിരിക്കുന്നുവെന്നും പറഞ്ഞതായി നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഭൗതിക കാര്യങ്ങൾ നിത്യതയിലുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തുക മാത്രം ചെയ്യുന്നു. എങ്കിൽ ഇന്ന് നാം ജീവിക്കുന്നതായി ഈ ഭൂമി അത്രയും വലുതായിരിക്കെ നാം അതിനെ സ്നേഹിക്കുകയും നാം ഇതിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുകയും ഇതിലെ വായുവിനെ ശ്വസിക്കുകയും ഇവിടെയുള്ള പൂക്കളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും കാണുകയും ചെയ്യുമ്പോൾ ഇതിവിടെ വെറുമൊരു വെളിപ്പെടുത്തലായിട്ട് ഈ നശിച്ചു പോകുന്നത് നിത്യമായ ഒന്നിന്റെ ഒരു വെളിപ്പെടുത്തൽ മാത്രമാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒരു വൃക്ഷം വലിയുകയും പരിശ്രമിക്കുകയും ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ എവിടെയോ ഒരു വൃക്ഷമുണ്ടായിട്ട് അതിന് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നത് അർത്ഥമാക്കി കാണിക്കുന്നു. ഒരു മനുഷ്യനിവിടെ ജീവിക്കാൻ പരിശ്രമിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ ആരെങ്കിലും ഒരു ആശുപത്രിയിൽ അല്ലെങ്കിൽ ഒരു രോഗശയ്യയിൽ അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ടിട്ട് പരിശ്രമിക്കുകയും മരണഭീഷണികളുടെ തൊണ്ടയിലായിട്ട് വലിക്കുകയും കരയുകയും ജീവനുവേണ്ടി നിലവിളിക്കുകയും ചെയ്യുമ്പോൾ അതെന്താണ് അർത്ഥമാക്കുന്നത്? എവിടെയോ ഒരു സ്ഥലത്ത് അതിനുവേണ്ടി നിലവിളിക്കുകയോ പരിശ്രമിക്കുകയോ ചെയ്യേണ്ടത് ആവശ്യമില്ലാത്ത ഒരു സ്ഥലമുണ്ടെന്ന് കാണിക്കുന്നു. അതങ്ങനെ അവിടെ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവയെല്ലാം നമുക്ക് താത്കാലിക ദാനങ്ങളായിട്ട് നിത്യമായ ഒന്ന് എവിടെയോ ഉണ്ടെന്ന് അതിനാൽ വെളിപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതാണ് യേശു നമുക്ക് വേണ്ടി ഒരുക്കുവാൻ പോയിരിക്കുന്നത്. അത് നിത്യമായതാണ്. ഇപ്പോൾ ഇതേ രീതിയിലുള്ളതിന്റെ ഒരു വലിയ കാര്യമുണ്ടെന്ന് അവ വെളിപ്പെടുത്തുക മാത്രം ചെയ്യുന്നു. കാരണം ഇവയെല്ലാം ഒരേ തരത്തിൽപ്പെട്ടതാണ്. ഓർക്കുക, നിങ്ങളുടെ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ, നശിച്ചുപോയാൽ, കൈപ്പണിയില്ലാത്ത ഒരു നിത്യഭവനം നമുക്കായി കാത്തിരിക്കുന്നുവെന്ന് ബൈബിൾ പറയുന്നു. അതൊരു ശിശുവിനെ പോലെയായിട്ട് അതിന്റെ പിഞ്ചു മാംസപേശികൾ മാതാവിന്റെ ഉദരത്തിൽ തിരിയുകയും പിരിയുകയും ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്ത്രീയെ ഉദാഹരണമായി എടുക്കാൻ കഴിയും. അവൾ എത്രയധികം അസഭ്യായിട്ടിരുന്നിട്ടുണ്ടായാലും അവളൊരു മാതാവാകാൻ ഒരു ശിശു ജനിക്കുന്നതിന് മുമ്പ് സ്വല്പം മുമ്പ് ആ സ്ത്രീയുടെ മേൽ ഒരു കരുണയുണ്ടായിരിക്കും. അവളുടെ ചുറ്റുമായി നടന്നു നോക്കുക, എല്ലായ്പ്പോഴും എന്തോ അവിടെ ഉണ്ടായിട്ട് അവൾ കൂടുതൽ വാത്സല്യമുള്ളവളാകുന്നു. എന്തുകൊണ്ടാണ്? അവിടെ ഒരു കുഞ്ഞ് ആത്മദൂതൻ ആ ഭൌമിക ശരീരത്തെ സ്വീകരിക്കുന്നതിനായി കാത്തിരിക്കുന്നു. അങ്ങനെ അത് ജനിക്കുന്ന ഉടനെ തന്നെ ജീവന്റെ ശ്വാസം അതിലേക്ക് വരുന്നു. ദൈവം അവിടേക്ക് ദൂതിയിട്ട് അതൊരു ജീവപ്രാണിയായി തീരുന്നു. ഇപ്പോൾ ഈ ശിശു ജനിച്ചതുപോലെ തന്നെ ഒരാത്മീയ ദേഹം അതിനെ സ്വീകരിക്കുന്നതിനായി അപ്പോൾ അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഈ ശരീരം ഇവിടെ നിന്ന് അഴിഞ്ഞു പോകുമ്പോൾ അത് ഈ ശിശു ജനിച്ചതുപോലെ തന്നെ ഒരമർത്യ ശരീരവും അവിടെ ആത്മാവിനെ തിരികെ വീണ്ടും സ്വീകരിക്കുന്നതിനായി കാത്തിരിക്കുന്നു. ഓ, എന്തൊരു മഹത്തായ കാര്യമാകുന്നു. നാം ഇപ്പോൾ ക്രിസ്തു യേശുവിൽ, ആമേൻ, ശിശുക്കളും ക്രിസ്തുവിൽ ശിശുക്കളും ദൈവമക്കളുമായിട്ട് കർത്താവായ യേശുവിന്റെ വരവിങ്കിൽ സമ്പൂർണ്ണ വിടുതലിനായി കാത്തിരിക്കുകയും ഈ മർത്യ ശരീരം അമർത്യതയെടുക്കുമ്പോൾ അവങ്കിലേക്ക് നാം സ്വയം സ്വീകരിക്കപ്പെട്ടെടുക്കപ്പെടുകയും ചെയ്യും. അവൻ ചെയ്തിരിക്കുന്ന സകല കാര്യങ്ങളും അതിന്റെ സ്വരൂപവും വരുവാനുള്ളതിനെ വെളിപ്പെടുത്തുന്നു. അത് ഈ ശരീരത്തെ പോലെ അത് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കുന്നതിന് അവൻ നൽകിയിരിക്കുകയും ഇതിലെ മഹത്തായ ഒന്ന് ഇനിയും വരുവാനിരിക്കുന്നു എന്നുള്ളതിനെ കാണിക്കുകയും മാത്രം ചെയ്യുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചിരിക്കുന്നത് പോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. വരുവാനുള്ളതായ അതിൽ യാതൊരു ദുഷ്ടതയും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഇതിൽ ദുഷ്ടതയും രോഗവും മരണവും ദുഃഖവും ഉണ്ടായിരിക്കുന്നു. അധിക സമയമായിട്ടുള്ള ദൈവവചനത്തിന്റെ രൂപാന്തരണം എന്ന വിഷയത്തെ പ്രസംഗിക്കുന്നതിൽ കൂടെ ഞാനിത് വെളിപ്പെടുത്തിയിരിക്കുകയും ഈ ശരീരം ഇതിൽ ദുഷ്ടതകളുണ്ടെന്ന് പറയുകയും ചെയ്തിരുന്നു. കൂടാതെ നാം ജീവിക്കുന്ന ഈ ആധുനിക നാഗരികത പിശാചിന്റേതാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നില്ലേ? ബൈബിൾ അപ്രകാരം അതിനെ പറയുകയും അത് ഈ ലോകവും സകല ഗവൺമെന്റുമാകുന്നു. നാം അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ ഭൂമിയിലെ സകല രാജ്യത്വവും സാത്താൻ അവകാശപ്പെട്ടിരിക്കുന്നുവെന്നും സാത്താനാൽ ഭരിക്കപ്പെടുന്നുവെന്നും ബൈബിൾ വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്നു. സാത്താൻ യേശുവിനെ മലമുകളിൽ കൊണ്ടുപോയിട്ട് ഈ ലോകത്തിലുള്ളതും ഉണ്ടായിരിക്കുന്നതും ആയ സകല രാജ്യത്വങ്ങളെയും അവനെ കാണിക്കുകയുണ്ടായി. എന്നിട്ട് സാത്താൻ അവയെല്ലാം തന്റേതാണെന്ന് അവകാശപ്പെട്ടു. യേശു ഒരിക്കലും അവനുമായി വാദപ്രതിവാദം ചെയ്തില്ല. കാരണം അവൻ ഈ ലോകത്തിന്റെ ദേവനായിരുന്നു. നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാൻ ഇതെല്ലാം നിനക്ക് തരാമെന്ന് അവൻ പറയുകയും ചെയ്തു. ഒരു ബലിയെ കൂടാതെ അവൻ അതെല്ലാം യേശുവിന് കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവനൊരു വിലപേശൽ അവൻ നടത്താൻ പോകുകയായിരുന്നു. എന്നാൽ ലോകം പാപം ചെയ്തിരിക്കുന്നു, അതിനാൽ പാപത്തിന്റെ ശമ്പളം മരണമായിട്ട് അവന് മരിക്കേണ്ടിയിരുന്നു. ആ കാരണത്താൽ ദൈവം ജഡത്തിൽ വെളിപ്പെടുകയും മരണത്തെ തന്റെ മേൽ എടുക്കുകയും ചെയ്തിട്ട് അതിന്റെ പിഴ അടയ്ക്കാൻ ചെയ്യുകയും ചെയ്തു. തിരികെ വരാൻ അവിടെ യാതൊന്നുമില്ല. അത് തിരിച്ചറിയാനുള്ള അടയാളമായിട്ട് ഇട്ടിട്ടില്ല. ഇത് പരിപൂർണമായും സൗജന്യമായി വില കൊടുത്തതാകുന്നു. സകല കടവും അടച്ചിരിക്കുന്നു. അതിപ്പോൾ അവൻ അവകാശപ്പെട്ടിരിക്കുന്നു. നാം അവന്റെ രാജ്യത്തിലെ പ്രതിനിധികളായിട്ട് ഇന്ന് രാത്രി നമ്മുടെ രാജാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗീയ സ്ഥാനങ്ങളിലായിട്ട് ഇവിടെ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇപ്പോൾ നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ ഇത് വിദ്യാഭ്യാസമാണ്. ഞാനത് നിങ്ങൾക്ക് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു. വിദ്യാഭ്യാസം, ശാസ്ത്രം, നാഗരികത, അങ്ങനെ ഇന്ന് നാം വളരെയധികം ആനന്ദിച്ച് കാണപ്പെടുന്ന ഈ കാര്യങ്ങളെല്ലാം സാത്താന്റേതായിട്ട് അവ നശിച്ചു പോകും. സഹോദരൻ ബ്രഹാം, നാഗരികതയുമോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതേ ശ്രീമാൻ, ഈ നാഗരികത സാത്താനിൽ കൂടെ എത്തിയിരിക്കുന്നു. ഉത്പത്തി 4 അത് തെളിയിക്കുന്നു. അവിടെ കായന്റെ പുത്രന്മാരെ നോക്കുക. അവർ ഈ നാഗരികത തുടങ്ങിയും നഗരങ്ങൾ പണിയുകയും രൂപവൽക്കരിക്കുകയും അങ്ങനെയെല്ലാം ചെയ്തു. നാഗരികത അറിവിനാൽ കടന്നു വന്നു. അറിവാണ് അവൻ ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താൻ ഹൗവയ്ക്ക് വിറ്റതും. അത് അവളെ തകർക്കുകയും ദൈവകൽപ്പനയെ ലംഘിക്കുന്നതിനിടയാക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് പോകുന്നതിനെ ഈ ലോകത്തിലൊരു നാഗരികതയുണ്ട്. അത് ഈ തരത്തിൽപ്പെട്ട നാഗരികതയായിരിക്കില്ല. കാരണം ഈ നാഗരികതയിൽ രോഗവും ദുഃഖവും മോഹവും മരണവുമായി ഉണ്ടായിട്ട് ഈ നാഗരികതയിലുള്ള സകല കാര്യങ്ങളും തെറ്റാകുന്നു. എന്നാൽ ആ നാഗരികതയെ ഈ വക യാതൊരു കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല. നമുക്ക് ശാസ്ത്രത്തിന്റെ ആവശ്യമുണ്ടായിരിക്കില്ല. ശാസ്ത്രം എങ്ങനെയൊക്കെ ആയാലും യാഥാർത്ഥ്യത്തിന്റെ വൈരുദ്ധ്യമാകുന്നു. നിങ്ങളൊരു തന്മാത്രയെ പൊട്ടിച്ചിട്ട് ഒരാട്ടത്തെ പൊട്ടിച്ചിട്ട് ഇതുമതും ചെയ്തിട്ട് നിങ്ങളെ തന്നെ തകർക്കുന്നു. എന്തെങ്കിലും കൊല്ലുന്നതിന് വേണ്ടി നിങ്ങൾ വെടിമരുന്നെടുത്തിട്ട് വിസ്ഫോടനം ചെയ്യുന്നു. നിങ്ങളൊരു വാഹനത്തെ എടുക്കുകയും ഭൂമിയിൽ നിന്ന് ഇന്ധനത്തെ എടുത്തിട്ട് കൂടാതെ ഭൂമിയിൽ നിന്ന് മറ്റു വസ്തുക്കളെയും എടുത്തിട്ട് അതിന്റെ ഫൈബറുകൾ അയക്കുകയും അതിനാൽ അത് വിസ്ഫോടനം ചെയ്യാനും ഇടയാക്കുന്നു. തെരുവിൽ കൂടി മണിക്കൂറിൽ 90 മണിക്കൂർ വേഗതയിൽ ഓടിയിട്ട് ആരെങ്കിലും കൊല്ലുന്നു. ഓ, അത്രമാത്രം മാനസിക ഞെരുക്കങ്ങളും ധൃതിയും മറ്റുമായിട്ട് നമുക്കത് ആഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. ഓ, മനസ്സിലായില്ലേ? ഇതെല്ലാം സാത്താന്റേതാകുന്നു. ദൈവരാജ്യത്തിൽ മോട്ടോർ വാഹനങ്ങളും വിമാനങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ശാസ്ത്രീയ നേട്ടങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. അല്ല, അവിടെ യാതൊരു വിദ്യാഭ്യാസവും ഉണ്ടായിരിക്കുന്നതേയല്ല. അത് ഇതിലും പരമോന്നതമായ ഒരു വിദ്യാഭ്യാസമായിട്ട് ഇത് ഓർക്കുക പോലും ചെയ്യപ്പെടുകയില്ല. വിദ്യാഭ്യാസവും നാഗരികതയും അങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം സാത്താനിൽ നിന്ന് വരുന്നു. എങ്കിൽ സഹോദരൻ ബ്രഹാം, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ വായിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അത് ഞാനിപ്പോൾ എന്തിനാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നതെന്ന മാതിരിയാണ്. വരുവാനുള്ള നാഗരികതയിൽ അതാദ്യമായിട്ട് അവർക്ക് ധരിക്കുവാൻ യാതൊരു വസ്ത്രങ്ങളും ആവശ്യമുണ്ടായിരുന്നില്ല. അവർ ആവരണം ചെയ്യപ്പെട്ടിരുന്നു. അവർക്ക് വസ്ത്രം ധരിക്കേണ്ട യാതൊരു കാരണവുമില്ലായിരുന്നു. കാരണം അവർ നഗ്നരായിരുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നാം നഗ്നരാകുന്നുവെന്ന് നാം അറിയുന്നു. പാപം ഇവിടെ വസിക്കുകയും നമുക്ക് വസ്ത്രം ധരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. അവിടെ യാതൊരു പാപവുമില്ലായിരുന്നു. അതേ കാര്യം തന്നെ നാഗരികതയുടെ കാര്യത്തിലുമാകുന്നു. നാം വായിക്കുന്നു, നാം എഴുതുന്നു, നാം ഇതൊക്കെയും ചെയ്യുന്നു. എന്നാൽ ഒരിക്കലും അതുമായി ഇണക്കപ്പെടരുത്. അതിനെ ഒരിക്കലും നിങ്ങളുടെ ദേവനാക്കരുത്. കാരണം അത് കമ്മ്യൂണിസത്തിന്റെ ദേവനാകുന്നു. അത് യേശുക്രിസ്തുവിന്റേതിൽ നിന്നുള്ളതല്ല. യേശുക്രിസ്തു വിശ്വാസത്താലാകുന്നു. നിങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കുന്നതിലല്ല, എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നതിലാകുന്നു. ഒരു ദൈവമുണ്ടെന്ന് ശാസ്ത്രീയമായി ഇന്ന് രാത്രിയിൽ എനിക്ക് തെളിയിക്കാൻ കഴിയില്ല. എന്നിരിക്കലും അവൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ എന്റെ വിശ്വാസം അത് ന്യായീകരിക്കുന്നു. അബ്രഹാമിന് 100 വയസ്സോളം പ്രായമെടുത്തിരുന്ന ആ സ്ത്രീയിൽ കൂടി ഒരു മകനുണ്ടാകാൻ പോകുന്നുവെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അവന്റെ വിശ്വാസം അത് ഉറപ്പിച്ചിരുന്നു. യാതൊരു ശാസ്ത്രീയ തെളിവിന്റെയും ആവശ്യമില്ലായിരുന്നു. കാരണം ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടാകും, ഈ വൃദ്ധനായ മനുഷ്യന് ഭ്രാന്തായിട്ട് അയാൾക്ക് 100 വയസ്സും 90 വയസ്സുള്ള ആ സ്ത്രീയിൽ നിന്ന് ഒരു മകനുണ്ടാകാൻ പോകുകയാണെന്ന് പറഞ്ഞു നടക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, ദൈവം അപ്രകാരം അത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അതിന് ശാസ്ത്രത്തെ എടുക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുന്നതിന് ശാസ്ത്രമല്ല, വിശ്വാസമാണ് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്കൂളുകളും അതുപോലെയുള്ള കാര്യങ്ങളും ഒരു പൊട്ടിത്തകർച്ചയാകുന്നു. ദൈവം ഒരിക്കലും നിങ്ങൾ പോയി സ്കൂളുകൾ ഉണ്ടാക്കുക എന്നോ ബൈബിൾ സ്കൂളുകൾ ഉണ്ടാക്കുക എന്നു പോലും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കതറിയാമല്ലോ. എന്നാൽ വചനം പ്രസംഗിപ്പീൻ എന്നാണ് അവൻ പറഞ്ഞത്. അത് കൃത്യമായും ശരിയാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്നും എനിക്കറിയാവുന്നിടത്തോളം എടുത്ത് ദൂരത്താക്കിയിരിക്കുന്നു. അത് ശരിയാണ്, ദൈവത്തിൽ നിന്നും വളരെയധികം ദൂരത്താക്കിയിരിക്കുന്നു. ആശുപത്രികളും സ്കൂളുകളും നിർമ്മിക്കുന്നതിനല്ല, അത് ലോകത്തിനും ആ കൂട്ടർക്കുമാകുന്നു. എന്നാൽ എനിക്കതിനെതിരായിട്ട് യാതൊന്നുമില്ല. അവർ അവരുടെ ഭാഗം അഭിനയിക്കുന്നു. എന്നാലും അതിപ്പോഴും അതാകുന്നില്ല. നാം ഒരാശുപത്രി പണിയുകയും അത്രയും നന്നായിട്ട് നമുക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും നല്ല മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടും ദിവസവും 1000 പേർ അതിൽ മരിക്കുന്നു. ഹോ, എന്നാൽ ദൈവരാജ്യത്തിൽ യാതൊരു മരണമോ യാതൊരു ദുഃഖമോ ഇല്ല. ആമേൻ. ലോകത്തിലെ ഈ കാര്യങ്ങളുടെ യാതൊരു ആവശ്യവുമില്ല. എന്നാൽ നാം ഈ കാര്യങ്ങളിൽ നിന്നും ദൈവത്തിന്റെ വാസ്തവികതയിലേക്ക് കടന്നിരിക്കുന്നു. അവിടെ നാം ശാസ്ത്രത്തിൽ കൂടെ കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. കൂടുതൽ ശാസ്ത്രീയത നമുക്ക് കിട്ടുന്നിടത്തോളം കൂടുതൽ മരണം നാം നമ്മുടെ മേൽ തന്നെ കൊണ്ടുവരുന്നു. നാം ഒരു പരാജയപ്പെട്ട യുദ്ധത്തെ പോരാടുന്നു. അതിനാൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊള്ളുക. വിശ്വാസത്താൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ ഇന്ന് രാത്രിയിൽ വിശ്വസിച്ചിട്ട് അവനെ സ്വീകരിക്കുക. അവൻ തന്നെ ഏകനാകുന്നു. ശാസ്ത്രം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് എന്താണ്? കൊണ്ടാണ് കൂടുതൽ മരണമാകുന്നു. അത് ശരി തന്നെ. ഭൗമോപഗ്രഹങ്ങളും അതുപോലെയുള്ള ഈ കാര്യങ്ങളെല്ലാം ബഹിരാകാശത്തേക്ക് അയച്ചിട്ട് മരണത്തെ ഈ ഭൂമിയിലേക്ക് പരത്തുകയാണ്. അതിലേക്ക് നോക്കരുത്. അതിലും ഉയർന്ന സ്വർഗത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തുക. യേശു എവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്കുക. ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇന്ന് രാത്രിയിൽ ദൈവത്തോട് അടുക്കുന്നവർക്ക് പക്ഷപാതം ചെയ്യാൻ സദാ ജീവിക്കുന്നു. എന്തിനാലാണ്? അവന്റെ വചനത്തെ സത്യമായി നാം വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ജീവിതത്തിൽ വളരെയധികം ദുഷ്ടതകൾ ഉണ്ടായിട്ട് വരുവാനിരിക്കുന്ന ജീവിതത്തിൽ അതുണ്ടായിരിക്കുന്നതല്ല എന്ന് നാം കണ്ടിരിക്കുന്നു. ഈ ജീവിതത്തിൽ രോഗവും മോഹവും മരണവുമാകുന്നു. കാരണം ഇതെന്താകുന്നു? ഇത് അവൻ ഒരുക്കുവാൻ പോയിരിക്കുന്ന ഭവനമല്ല, ഇതൊരു പകർച്ചവ്യാധിയുടെ ഭവനമാകുന്നു. ഒരു പകർച്ചവ്യാധിയുടെ ഭവനം എന്നാൽ എന്താകുന്നു എന്ന് എത്ര പേർക്കറിയാം? തീർച്ചയായും. എങ്കിൽ അതിലാണ് നാം ജീവിക്കുന്നത്. ഒരു പകർച്ചവ്യാധിയുടെ ഭവനം എന്ന് പറഞ്ഞാൽ രോഗം ബാധിച്ചവരെയെല്ലാം കൂടി ഇടുന്ന ഒരു സ്ഥലമാകുന്നു. എങ്കിൽ പാപം അതാണ് നമ്മോട് ചെയ്തത്. നമ്മെ ഭൗതിക രോഗബാധിത ഭവനത്തിലാക്കിയിരിക്കുന്നു. മറ്റാരെയും അവിടേക്ക് വരാൻ അവർ അനുവദിക്കുകയില്ല. കാരണം എല്ലാ തരത്തിൽപ്പെട്ട അണുക്കളും അവിടെ ചുറ്റുമായി പറക്കുന്നുണ്ടാകും. ജനങ്ങൾ ഈ അണുക്കളെ ശ്വസിച്ചിട്ട് സ്വയം രോഗികളാകുന്നു. അങ്ങനെ പാപം സാത്താന്റെ രോഗബാധിത ഭവനത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. ഹോ, എന്നാൽ മറ്റേതിനെ പിതാവിന്റെ ഭവനമെന്ന് വിളിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, എന്നിട്ട് നിങ്ങളെ ഈ രോഗബാധിത ഭവനത്തിൽ നിന്നും പിതാവിന്റെ ഭവനത്തിലേക്ക് വിടുതൽ നൽകും. ആമേൻ. അവിടെയാണ് നിങ്ങൾ ഈ ഭൗതികമായ രോഗബാധിത ഭവനത്തിൽ നിന്ന് നിങ്ങളെ പുറത്തെടുക്കും. അവനൊരു സ്ഥലമൊരുക്കാൻ, ഒരു സമ്പൂർണമായ സ്ഥലമൊരുക്കാൻ പോയിരിക്കുകയും അവിടെ യാതൊരു ദുഷ്ടതയോ യാതൊരു രോഗമോ വാർദ്ധക്യമോ ഒരു മരണമോ നിലവിലുണ്ടാകുകയില്ല. അതൊരു സമ്പൂർണ്ണ സ്ഥലമായിട്ട് നിങ്ങളെ ആ സമ്പൂർണതയിലേക്ക് വിളിക്കുകയും നിങ്ങൾക്ക് അവിടെ എത്തുന്നതിന് സൽഗുണപൂർണരാകേണ്ടതിന്റെയും ആവശ്യമുണ്ടായിരിക്കുന്നു. ബൈബിൾ അപ്രകാരം അത് പറയുന്നു. യേശു പറഞ്ഞു, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. അതൊരു സമ്പൂർണ്ണ രാജ്യത്വമാകുന്നു. അതിനാൽ സൽഗുണ സമ്പൂർണരായ ജനങ്ങൾ അവിടെ എത്തിയിരിക്കണം. കാരണം നിങ്ങൾക്ക് സമ്പൂർണനായ ദൈവപുത്രനോട് വിവാഹിതയാകുന്നതിനു വേണ്ടി ഒരു സമ്പൂർണ്ണ മണവാട്ടിയായി അവിടെ നിന്നിരിക്കണം. അതിനുവേണ്ടി നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുന്ന ശുദ്ധീകരണ ജലമായ സമ്പൂർണ്ണ ദൈവത്തിന്റെ വചനത്താലല്ലാതെ മറ്റെന്തെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? ആമീൻ. അത് ശരിയാണ്. യേശുക്രിസ്തുവിന്റെ രക്തം, അതൊന്ന് ചിന്തിച്ചു നോക്കുക. രക്തമംഗലമായ വചനം ഇറ്റിറ്റ് വീഴുകയാണ്. ആമീൻ. ദൈവത്തിന്റെ വചനമായ രക്തം മണവാട്ടിയെ വെടിപ്പാക്കുന്നതിനായി രക്തം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആമീൻ. അതേ ശ്രീമാൻ. അവൾ സമ്പൂർണയായ കലർപ്പില്ലാത്ത കന്യകയായി നിൽക്കുന്നു. അവൾ ആദ്യ സ്ഥാനത്ത് തന്നെ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. ആമീൻ. അവൾ അതിലേക്ക് വഞ്ചിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതാണ് അവൻ ഒരുക്കാൻ പോയിരിക്കുന്ന പിതാവിന്റെ ഭവനം. ഇത് ലൈംഗിക ബന്ധത്താൽ കൂടി വീഴ്ചയിൽ നിന്ന് വന്നിട്ട് വീഴ്ചയോടൊപ്പം വീഴേണ്ടത് ആവശ്യമാകുന്നു. പഴയതിനെ എത്ര കൂട്ടിച്ചേർത്ത് തയ്ച്ചാലും അതൊരു കാര്യമല്ല. അവൾ എങ്ങനെയായാലും വീഴാൻ പോവുകയാണ്. അവൾ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം അവൾ നശിച്ചു പോയിരിക്കുന്നു. കാരണം ദൈവം അപ്രകാരം അരളി ചെയ്തിരിക്കുന്നു. അവൾ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവം അത് നശിപ്പിച്ചു കളയാൻ പോവുകയാണ്. അവൻ അപ്രകാരം പറഞ്ഞിരിക്കുന്നു. ഈ മുഴുവൻ കാര്യത്തിന്റെയും ഒരു പുതുക്കി പണിയിലുണ്ടായിരിക്കും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ആദിയിൽ ലോകം ജനിച്ചപ്പോൾ ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വെള്ളം മാറുന്നതുപോലെ ദൈവം ഭൂമിയിൽ നിന്ന് ആദ്യം വെള്ളത്തെ മാറ്റിയിട്ട് ഒരു ലോകം ജനനമെടുത്തു. അതെ, ദൈവം ജനങ്ങളെ അതിലിട്ടപ്പോൾ അവർ അതിൽ ജീവിക്കാൻ തുടങ്ങി. അതിനുശേഷം അവർ പാപം ചെയ്യാൻ തുടങ്ങിയും നോഹയുടെ കാലത്ത് ജലത്തിൽ മുക്കുന്നതിൽ കൂടെ അത് സ്നാനപ്പെടുത്തുകയുണ്ടായി. അതിനുശേഷം സൃഷ്ടാവിന്റെ രക്തം അതിന്മേൽ വീഴുന്നതിൽ കൂടെ അത് ശുദ്ധീകരിക്കപ്പെട്ടു. ഇപ്പോൾ അപ്രകാരമാണ് നിങ്ങൾ നീതീകരണത്തിൽ കൂടി ദൈവത്തെ വിശ്വസിച്ച് കടന്നുവരുന്നത്. നിങ്ങൾ മാനസാന്തരത്തിനായും പാപമോചനത്തിനായും സ്നാനപ്പെടുകയുണ്ടായി. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ദൈവം മുമ്പാകെ ഏറ്റുപറയുകയും അതിനെ നിങ്ങളോട് ക്ഷമിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നതിനായി നിങ്ങൾ സ്നാനപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നതിന് ലോകത്തിന് കാണിക്കുകയും ജനങ്ങളോട് ഏറ്റുപറയുകയുമാകുന്നു. അവൻ നിങ്ങളുടെ സ്ഥാനമെടുക്കുകയും ഇപ്പോൾ നിങ്ങൾ അവന്റെ സ്ഥാനത്ത് നിൽക്കുകയുമാണ്. നിങ്ങൾ അവനാകുന്നതിന് വേണ്ടി അവൻ നിങ്ങളായി തീർന്നു. അതിനുശേഷം ദൈവത്തിന്റെ ശുദ്ധീകരണ ശക്തി സകല അഴുക്ക് ശീലങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെടിപ്പാക്കിയിരിക്കുന്നു. നിങ്ങൾ പുകവലിക്കുകയും മദ്യപിക്കുകയും നേരല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുകയും നുണ പറയുകയും അങ്ങനെയെല്ലാമായിരുന്നു. അതിനുശേഷം യേശുക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ശുദ്ധീകരണ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞു. ശരിയല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ പറയാനിടയായാലും ഉടനെ നിങ്ങൾ പറയും, ഒരു നിമിഷം നിൽക്കൂ, എന്നോട് ക്ഷമിക്കണം, അങ്ങനെ ഞാൻ പറയാൻ അർത്ഥമാക്കിയിരുന്നില്ല. മനസ്സിലായോ? സാത്താൻ ഒരു കെണി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ ഞാൻ തെറ്റായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ വരാനുള്ള ദൈവകൃപ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അതേ കാരണത്താൽ അതിനടുത്ത കാര്യമായി നിങ്ങൾ സ്വീകരിക്കുന്നത് പരിശുദ്ധാത്മ സ്നാനവും അഗ്നിയുമാകുന്നു. അപ്പോൾ ദൈവം ഈ ആയിരം ആണ്ട് കാലം കഴിയുമ്പോൾ ഈ ലോകത്തിന് ഒരു അഗ്നിയാലുള്ള സ്നാനം നൽകാൻ പോകുന്നതാണ്. അത് സകല കാര്യങ്ങളെയും പൊട്ടിത്തെറിപ്പിക്കും. ആകാശവും ഭൂമിയും അഗ്നിയാകും എന്ന് പത്രോസ് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അതിനൊരു അഗ്നിയാലുള്ള സ്നാനം ലഭിച്ചിട്ട് മുഴുവൻ കാര്യങ്ങളും പുതുക്കപ്പെടും. അതിനുശേഷം പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഉണ്ടാകും. അപ്പോഴാണ് അവിടെ നീതിമാൻ വസിക്കുന്നത്. അവിടെയാണ് നാം ആയിരിക്കുന്നത്. നാം മർത്യജീവനിൽ നിന്നും സമയജീവനിലേക്കും നിത്യജീവനിലേക്കും മാറി തീരുകയാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചപ്പോൾ നാം അവന്റെ ഗുണവിശേഷങ്ങളോടുകൂടി ദൈവപുത്രന്മാരും പുത്രിമാരുമാകുകയും ദൈവത്തിന്റെ പാരമ്പര്യ ഗുണവാഹി നമ്മിലായിട്ട് പിതാവിന്റെ പുത്രന്മാരും പുത്രിമാരുമായിട്ട് സ്വർഗത്തിലെ ദൈവത്തോട് അബ്ബാ പിതാവേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ പിതാവിന്റെ ഭവനം എന്ന് കരയുകയുമാണ്. ഇപ്പോൾ ഈ പഴയ ലോകം വീണിരിക്കണം. കാരണം ഇത് ലൈംഗികതയിൽ കൂടെ എത്തിയിരിക്കുന്നു. ഇത് ആദിയിൽ അനുസരണക്കേടിന്റെ കാരണത്താൽ വന്നിരുന്നു. നാം വീഴ്ചയിൽ ലൈംഗികതയിൽ കൂടെ ജനിക്കുകയും അതേ രീതിയിൽ തന്നെ വീഴ്ചയിലേക്ക് തിരികെ പോകേണ്ടതുമാകുന്നു. എന്നാൽ ഇപ്പോൾ അവൻ നിങ്ങൾക്കായി ഒരുക്കുന്നതിന് വീഴാൻ കഴിയുകയില്ല. കാരണം അവൻ അപ്രകാരം അതുണ്ടാക്കിയിരിക്കുന്നു. ഈ രീതിയിലുള്ള ഒരു ശരീരത്തിൽ തന്നെ നമുക്ക് താമസിക്കേണ്ടി വന്നാൽ എന്തായിരിക്കും? മരണം എന്നൊരു കാര്യമുള്ളതിൽ നിങ്ങൾ സന്തോഷമുള്ളവരല്ലേ? ഇതത്രയും വിചിത്രമായിരിക്കുന്നില്ലേ? ഉദാഹരണമായിട്ട്, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ബാലനായിരുന്നു. ഇപ്പോൾ ഒരു മധ്യവയസ്കനാകുന്നു. എന്റെ ഒരു സ്നേഹിതനായ ശ്രീമാൻ ഡാവ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 93 വയസ്സായിട്ട് ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ നോക്കുക, 40 or 45 വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ അത് ഞാനായിരിക്കും. എന്നാൽ ഇപ്പോൾ 40 വർഷങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ മേലിടുക, നിങ്ങൾ എവിടെ പോകും? നമ്മെ ഈ ക്ഷുദ്രഭവനത്തിൽ നിന്നും പുറത്താക്കാൻ എന്തോ ഒരു കാര്യമുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഒരു തുറന്ന വാതിലുണ്ടായിട്ട് അത് മരണമെന്ന് വിളിക്കപ്പെടുന്നു. യേശു ആ വാതിൽ നിൽക്കുന്നു. ആമേൻ. അവൻ എന്നെ നദിക്കരയിലേക്ക് നയിക്കും. ആ വാതിലിൽ കൂടെ അവൻ എന്നെ കൊണ്ടുപോകും. മരണമെന്ന് വിളിക്കപ്പെടുന്ന ഒരു വലിയ വാതിൽ അങ്ങ് ദൂരെയായി നിൽക്കുന്നു. ഓരോ വട്ടം നിങ്ങളുടെ ഹൃദയം ഇടിക്കുമ്പോഴും നിങ്ങൾ അതിലേക്കൊരു മിടിപ്പ് അടുത്തായിരിക്കുന്നു. ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് ആ വാതിലെത്തിയിരിക്കണം. നിങ്ങൾക്ക് ആ വാതിലെത്തിയിരിക്കണം. എന്നാൽ ഞാൻ അവിടെ എത്തുമ്പോൾ ഒരു ഭീരുവായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിലവിളിച്ച് പിന്നോട്ട് മാറുവാൻ ആഗ്രഹിക്കുന്നില്ല. അവന്റെ നീതിയുടെ അങ്കിയാൽ ഞാൻ സ്വയം ചുറ്റപ്പെട്ട് ആ വാതിലെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റേതല്ല, അത് അവന്റേതാകുന്നു. എന്നാൽ ഇത് ഞാൻ അറിയുന്നു, അതായത് അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ ഞാൻ അവനെ അറിയുന്നു. അവൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ മരിച്ചവരിൽ നിന്ന് പുറത്തു വന്ന് ഈ രോഗബാധിത ഭവനത്തിൽ നിന്നും പുറത്തു വന്ന് അവനോടൊപ്പമായിരിക്കും. ഈ ശരീരം എവിടെ വീണാലും എവിടെ ചെന്നടിഞ്ഞാലും എന്തായാലും ഏതെങ്കിലും ഒരു ദിവസം ഞാൻ കടന്നുവരും. കാരണം അവൻ എന്നോടത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നാം അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതേ ശ്രീമാൻ, വീഴ്ച പറ്റാൻ കഴിയാത്ത ഒന്ന് അവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഈ ഭൂമിയിൽ നിന്ന് ഗർഭിണിയായ ഒരു മാതാവ് എപ്രകാരം ആ മാതാവിന്റെ ശരീരം ചില പ്രത്യേക കാര്യങ്ങൾക്കായി കൊതിക്കാറുണ്ട്. ഞാനിത് സംസാരിക്കുമ്പോൾ ചെറുപ്രായക്കാർക്കെല്ലാം അത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഊഹിക്കുന്നു. ഒരു ശിശുവിന്റെ ജനനത്തിൽ ഒരു മാതാവിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ പ്രത്യേക കാര്യത്തിനായി അവർ അതിയായി കാംക്ഷിക്കാൻ തുടങ്ങും. ഡാഡി എപ്രകാരം, ഞങ്ങളൊരു തീരെ പാവപ്പെട്ട കുടുംബത്തിൽ വളർന്നിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ കഷ്ടിച്ച് തന്നെ എന്തെങ്കിലും തിന്നുവാൻ വേണ്ടി ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളിൽ പലരും അതേ രീതിയിൽ കഷ്ടപ്പെട്ടവരായിരിക്കുമല്ലോ. അതുകൊണ്ട് എപ്രകാരം ഈ ശിശു ജനിക്കുന്നതിന് മുമ്പ് ആ മാതാവ് എന്തിനെങ്കിലും വേണ്ടി കാംക്ഷിക്കാൻ തുടങ്ങും. അപ്പോൾ ഡാഡി എല്ലാ മൂലയ്ക്കും അരിച്ചു പറക്കിയിട്ട് അമ്മയ്ക്ക് വേണ്ടി അത് വാങ്ങിക്കൊണ്ടുവരും. ഇത് അവരുടെ ശരീരമാണ് കാൽസ്യത്തിനും അതുപോലെയുള്ള പോഷകാഹാരങ്ങൾക്കുമായി ആ ശരീരത്തിന് ആവശ്യമായിരിക്കുന്നതിന് വേണ്ടി കാംക്ഷിക്കുന്നത്. ജൂനി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും അവൻ ആവശ്യമുള്ള കാര്യങ്ങൾക്കായി കാംക്ഷിക്കുകയും അത് വരുവാനുള്ള ശിശുവിന്റെ ആരോഗ്യത്തിനുള്ള കാര്യങ്ങളാകുന്നു. എപ്രകാരം മാതാപിതാക്കൾ അത് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു. കാരണം അതിനാൽ ഈ ശിശു സമ്പൂർണമായിട്ടും കഴിയാവുന്നത്ര സന്തോഷവാനായിട്ടും ജനിക്കുന്നതിനാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ എപ്രകാരമാണ് അത് ചെയ്യുന്നതെന്ന് നോക്കൂ. എന്തോ അവിടെ ആവശ്യമുണ്ടായപ്പോൾ മാതാവ് അതിന് സാക്ഷി കൊടുക്കുകയും അവരുടെ ശരീരം അപ്രകാരം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? എപ്രകാരം ആ വരുന്ന കുട്ടിക്ക് വേണ്ടി ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോൾ മാതാവ് അതിനുവേണ്ടി കാംക്ഷിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് നിർത്താം. നമുക്ക് എന്തുകൊണ്ടാണ് ഉണർവുകൾ ആവശ്യമായിരിക്കുന്നത്? നാം എന്തുകൊണ്ടാണ് തമ്മിൽ ഒരുമിച്ച് കൂടുന്നത്? ഈ ജനങ്ങളെ എല്ലായ്പ്പോഴും ശകാരിക്കുന്നത് എന്തുകൊണ്ടാണ്? പെന്തക്കോസ്ത് സ്ത്രീകളായ നിങ്ങളോട് ചായം ചേക്കുന്നത് വിട്ടുകളയുവാനും ഒരുക്കവും മുടികത്തിരിച്ച് കളയുന്നതും അതുപോലെയുള്ള കാര്യങ്ങൾ വിട്ടുകളയാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്? കാരണം പഴയ പരിഷ്കാരത്തോടുകൂടിയ പെന്തക്കോസ്തുകാർ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നില്ല. യഥാർത്ഥ ബൈബിൾ രീതിക്കനുസരിച്ചും അത് ചെയ്യരുതെന്നാണ്. ഈ നിക്കറുകളും അതുപോലെ പുരുഷൻ അനുയോജ്യമായ വസ്ത്രങ്ങളും ധരിക്കുന്ന നിങ്ങൾക്ക് ബൈബിൾ അതിനെപ്പറ്റി ദൈവം മുമ്പാകെ അതൊരു വെറുപ്പാകുന്നു എന്ന് പറയുന്ന കാര്യം അറിയാമോ? എന്നാൽ നാം അത് അനുവദിക്കുന്നു. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് തുടർച്ചയായി അതിനുവേണ്ടി നിലവിളിക്കുന്നത്? എന്തോ അവിടെ കുറവുണ്ടെന്ന് അതറിയുന്നു. നാം യേശു ക്രിസ്തുവിന്റെ പൂർണ്ണ വളർച്ചയിലെത്തണം. നാം ദൈവപുത്രന്മാരും പുത്രിമാരുമായിരിക്കണം. ദൈവമക്കളെ പോലെ നാം പെരുമാറിയിരിക്കണം. അധിക നാളുകളായിട്ടില്ല, ഒരു ചെറിയ കഥ ഇപ്രകാരം പറയപ്പെട്ടിരുന്നു. ഒരു കറുത്ത നിരക്കാരനായ സഹോദരൻ പിന്നിലായി അവിടെ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. തെക്കൻ നാടുകളിൽ അവർ അടിമകളെ വിൽക്കാറുണ്ടായിരുന്നു. ഇതവർക്ക് അടിമകളുള്ളപ്പോൾ അടിമത്തം വിമോചിക്കപ്പെട്ടതിന്റെ പ്രഖ്യാപനം നടത്തിയിരുന്ന സമയമായിരുന്നു. ഒരു പഴയ കാർ ഉപയോഗിച്ചത് വാങ്ങിക്കുന്നത് പോലെ അവർ അവിടെ നിൽക്കുമായിരുന്നു. അവർക്കൊരു വിൽപ്പനയുടെ കരാറുണ്ടായിരുന്നിട്ട് ഈ മനുഷ്യജീവികളെ ഉപയോഗിച്ച കാറുകൾ വിൽക്കുന്നത് പോലെ വിറ്റിരുന്നു. അവർക്കൊരു വിൽപ്പനയുടെ കരാറുമുണ്ടായിരുന്നു. ഒരുവട്ടം ഒരു ദല്ലാൾ വാങ്ങിക്കുന്നതിനു വേണ്ടി വരികയുണ്ടായി. അയാൾ ഈ തോട്ടത്തിന് ചുറ്റുമായി നടന്നിട്ട് ഈ അടിമകളെ വാങ്ങിക്കുമായിരുന്നു. അങ്ങനെ ഒരു വലിയ തോട്ടത്തിൽ വളരെയധികം അടിമകൾ ജോലി ചെയ്തിരുന്നിടത്ത് അദ്ദേഹം എത്തിയിട്ട് അവരുടെ പക്കൽ എത്ര പേരുണ്ടെന്ന് അദ്ദേഹം കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. അവരെല്ലാം പുറത്ത് അവിടെയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവർ ദുഃഖിതരായിരുന്നു. അവർ സ്വന്തം വീട്ടിൽ നിന്ന് ദൂരത്തായിരുന്നു. അവർ ആഫ്രിക്കയിൽ നിന്നുമായിരുന്നു. അവിടെ നിന്നും അവരെ അവർ ഇവിടെ കൊണ്ടുവന്നിരുന്നു. ബോവേഴ്സ് അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് അടിമകളായിട്ട് വിറ്റിരുന്നു. അതിനാൽ അവർ ദുഃഖിതരായിരുന്നു. അവർക്ക് ഒരിക്കലും തിരികെ വീട്ടിലേക്ക് വീണ്ടും പോകാൻ കഴിയില്ലെന്ന് അവർ അറിഞ്ഞിരുന്നു. അവർ ഈ ദേശത്ത് തന്നെ ജീവിച്ചു മരിക്കും. പലപ്പോഴും അവർ ചാട്ട കൊണ്ട് അടിക്കപ്പെടുമായിരുന്നു. അവർ ഉടമസ്ഥന്റെ വസ്തുവായിരുന്നതിനാൽ അവർക്ക് തോന്നിയതെല്ലാം അവരോട് ചെയ്തിരുന്നു. അവനവരെ കൊന്നുകളഞ്ഞാൽ കൊന്നുകളഞ്ഞിരുന്നു. അതെന്തായിരുന്നാലും അതവർ ചെയ്തിരുന്നു. അതാണ് അടിമത്തം. അത് ഇസ്രായേലിനെ പോലെയായിരുന്നിട്ട് വളരെയധികം രാജ്യങ്ങൾ അടിമത്തത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ഈ പാവപ്പെട്ട അടിമകളെ എടുത്തിട്ട് അവർ ജോലി ചെയ്യുക മാത്രം ചെയ്തിരുന്നു. എല്ലായ്പ്പോഴും അവർ കരഞ്ഞും കൂടാതെ സങ്കടപ്പെട്ടു വരുന്നു. എന്നാൽ അവരിൽ ഒരു ചെറുപ്പക്കാരനായ അടിമയെ അവർ ശ്രദ്ധിക്കുന്നതിനിടയായി. അവൻ നെഞ്ചുവിരിച്ച് തലയിപ്രകാരം ഉയർത്തിയിരിക്കുകയും അവനെ അവർ കടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് അവനോട് ഒരിക്കലും പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദല്ലാൽ പറഞ്ഞു, ഞാൻ ആ അടിമയെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് അദ്ദേഹം പറഞ്ഞു, അവൻ വിൽപ്പനയ്ക്കല്ല. അയാൾ പറഞ്ഞു, ഞാൻ അവനെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, പറ്റുകയില്ല, അവൻ വിൽപ്പനയ്ക്കല്ല. അവൻ മറ്റുള്ളവർക്ക് തലവനാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ല, അവൻ തലവനല്ല, അവനും ഒരു അടിമയാണ്. അയാൾ പറഞ്ഞു, ശരിയെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നീ അവൻ ആഹാരം കൊടുക്കുന്നുണ്ടാകും. അയാൾ പറഞ്ഞു, ഇല്ല, അവരെല്ലാം ഒരുമിച്ച് ആ ഇരിപ്പിടത്തട്ടിലാണ് ഭക്ഷിക്കുന്നത്. അയാൾ ചോദിച്ചു, എങ്കിൽ മറ്റുള്ളവരിൽ നിന്നും അത്രയും അവനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇവിടെ അതിനായിട്ടൊരു കാര്യമുണ്ട്. ഞാനും ആ കാര്യത്തിൽ കുറച്ചു സമയം അതിശയിച്ചിരുന്നു. എന്നാൽ ആ കുട്ടി, അവൻ ആഫ്രിക്കയിൽ നിന്നും വന്ന ഒരു അനീനാകുന്നു. എന്നാൽ ആഫ്രിക്കയിൽ അവന്റെ പിതാവ് ഒരു ഗോത്രത്തിന്റെ രാജാവാകുന്നു. അവൻ തന്റെ സ്വന്തം വീട്ടിൽ നിന്നും ഒരു അന്യനായി മറ്റൊരിടത്തായിരിക്കുന്നു. എന്നിരിക്കലും അവൻ ഒരു രാജാവിന്റെ മകനെ പോലെ സ്വയം പെരുമാറുന്നു. ഈ ദേശത്തിനപ്പുറെ അവന്റെ പിതാവ് ഒരു ഗോത്രത്തിന്റെ രാജാവാണെന്ന് അവനറിയാം. അതിനാൽ ഇപ്പോൾ അവൻ സ്വയം അതുപോലെ പെരുമാറുകയും ചെയ്യുന്നു. കാരണം അവൻ ഒരു രാജാവിന്റെ മകനാണെന്ന് അവൻ അറിയുന്നു. ഹോ സഹോദര, സഹോദരി, ഞാനും നിങ്ങളും നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് നമ്മെ തന്നെ ദൈവപുത്രന്മാരായും പുത്രിമാരായും പെരുമാറ്റി ജീവിക്കാം. നാം ഇവിടെ അന്യരാകുന്നു. എന്നാൽ നമ്മുടെ പെരുമാറ്റം ദൈവത്തിന്റെ കൽപ്പനയ്ക്കനുസരിച്ചായിട്ട് നാം ദൈവപുത്രന്മാരും പുത്രിമാരുമാകുന്നു. നമ്മുടെ പെരുമാറ്റം തന്നെ നാം പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളും ദൈവം നൽകിയിരിക്കുന്നതായ കൽപ്പനകൾക്കനുസരിച്ചായിരിക്കണം. പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിക്കുന്നത് ദൈവം മുമ്പാകെ വെറുപ്പാകുന്നു. അത് തെറ്റും പാപവുമാകുന്നു. അവൾ മുടി കത്തിരിക്കുന്നത് തന്നെ പ്രാർത്ഥിക്കുന്നതിന് പോലും അയോഗ്യമായ ഒരു കാര്യമാകുന്നുവെന്ന് ബൈബിൾ പറയുന്നു. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നുവെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അധിക സമയമായിട്ടില്ല. ഒരു മഹാനായ പ്രമുഖ ശുശ്രൂഷകൻ ഇതുമായിട്ട് എന്റെ പിന്നാലെയായിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രണഹാം, വരൂ, ഞാൻ നിങ്ങളുടെ മേൽ കൈവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷ നശിപ്പിച്ചു കളയാൻ പോവുകയാണ്. എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു. അതിപ്രകാരം ജനങ്ങളെ ആക്രോശിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ പറയുന്നത് സത്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നു. ഞാനും ഒരു പെന്തിക്കോസ്തുകാരനാകുന്നു. സ്ത്രീകൾ മുടി കത്തിരിക്കരുതെന്നും ചായം തേക്കരുതെന്നും മുഖത്ത് ചായം തേച്ച് ഈ രീതിയിൽ മോടി പിടിപ്പിക്കരുതെന്നും ഞാൻ വിശ്വസിക്കുന്നു. അവർ അത് ചെയ്തുകൂടാ. എന്നാൽ ദൈവം നിങ്ങളെ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നതിന് വിളിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, അവൻ എന്നെ സുവിശേഷം പ്രസംഗിക്കുന്നതിനായി വിളിച്ചിരിക്കുന്നു. അതെ. അദ്ദേഹം പറഞ്ഞു, ഞാനതിൽ വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങൾ അപ്രകാരം ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ. ഈ വലിയ ടെലിവിഷൻ പരിപാടികളിലും അതുപോലെയുള്ള കാര്യങ്ങളിൽ കൂടി നോക്കൂ, നിങ്ങൾക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? എനിക്ക് ദൈവത്തോട് ഉത്തരം പറയാനല്ലാതെ മറ്റു യാതൊന്നുമില്ല. അത് ശരിയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവത്തോട് ഉത്തരം പറയാനല്ലാതെ മറ്റു യാതൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷ നശിപ്പിച്ചു കളയാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ വചനം നശിപ്പിക്കുന്ന ഏതൊരു ശുശ്രൂഷയും നശിക്കപ്പെടേണ്ടതാ തന്നെയാകുന്നു. അത് ശരിയാണ്. തീർച്ചയായും അതൊരു ശരിയായ കാര്യം തന്നെയാകുന്നു. അദ്ദേഹം പറഞ്ഞു, ശരിയെങ്കിൽ നിങ്ങളത് നശിപ്പിക്കുവാൻ തന്നെ പോവുകയാണ്. എങ്കിൽ പിന്നെ ആരതിനെക്കുറിച്ച് പറയും എന്ന് ഞാൻ ചോദിച്ചു. ആർക്കെങ്കിലും അത് പറയേണ്ടതായിട്ടുണ്ട്. ആ സത്യത്തിന് വേണ്ടി അതെത്ര വേദനിപ്പിച്ചാലും ആർക്കെങ്കിലും നിൽക്കേണ്ടതായിട്ടുണ്ട്. സ്നേഹിതരെ, ഒരു ക്രിസ്ത്യാനിയായിട്ട് നാം സ്വർഗത്തിലേക്ക് പോകുകയാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സ്വയം നമ്മെ ദൈവത്തിന്റെ വചനവുമായി താരതമ്യപ്പെടുത്തുന്നു. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ജനങ്ങൾ നിങ്ങളെ ഒരു പ്രവാചകനായി വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ സ്ത്രീകളെ പ്രവചനത്തിന്റെ കൃപാവരങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പകരം വലുതും ഉയർന്നതുമായ കാര്യങ്ങൾ എങ്ങനെ പ്രാപിക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കേണ്ടത് ആവശ്യമാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവരവരുടെ അക്ഷരമാല തന്നെ പഠിച്ചിരിക്കാതെ അവരെ ഗണിതം എങ്ങനെ പഠിപ്പിക്കാൻ കഴിയും? അവർ വെറും സാധാരണവും സ്വാഭാവികമായ കാര്യങ്ങളെ തന്നെ ചെയ്യാതിരിക്കുമ്പോൾ ഈ ഉയർന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അവരോട് പറയാൻ പോകുന്നത്? നിങ്ങൾ ഏണിയുടെ ആദ്യത്തെ പടിയിൽ തന്നെ ചവിട്ടാതെ ഏണിയുടെ മണ്ടയ്ക്ക് കയറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ കാരണത്താലാണ് നിങ്ങൾ വീഴുന്നത്. എന്നാൽ താഴെ നിന്ന് തുടങ്ങി നേരെ മേലേക്ക് ദൈവം നിങ്ങളെ നയിക്കുന്ന പ്രകാരം കയറി വരിക. ദൈവം നിങ്ങൾക്ക് ചെയ്യുന്നതിനായി മുന്നിയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളെ വചനത്തിന്റെ സകല അംശപ്രകാരം പിന്തുടർന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യുക. നാം നമ്മെ തന്നെ ക്രിസ്ത്യാനികളെ പോലെ പെരുമാറിയിരിക്കണം. നമ്മുടെ സ്വഭാവം ക്രിസ്ത്യാനികളെ പോലെ ആയിരിക്കണം. കാരണം നാം ഇവിടെ അന്യരാകുന്നു. ഇത് നമ്മളുടെ വീടല്ല. അല്ല, നമ്മെ താത്കാലികമായി ഇവിടെ ഇട്ടിരിക്കുന്നതാണ്. നാം ഓരോരുത്തർക്കും ഇന്ന് രാത്രിയിൽ പോകേണ്ടിവരാകുന്നു. ഇപ്പോൾ ചിന്തിക്കുക, ദൈവം തന്റെ കരുണയിൽ ഒരു മാതാവിനുള്ളിൽ ഒരു ശിശു ജനിക്കുന്നതിന് മുമ്പ് അതേതെങ്കിലും വിറ്റാമിന് വേണ്ടി ആകാക്ഷിക്കുമ്പോൾ ആ മാതാവിന്റെ വാക്കുകൾ അത് സംസാരിക്കുന്നുവെങ്കിൽ ഡാഡ് എനിക്ക് കാന്റലോപ്പ് അല്ലെങ്കിൽ തണ്ണീർ മത്തങ്ങ വേണം, എനിക്ക് മറ്റെന്തെങ്കിലും വേണം. അത് കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കഴിയാവുന്നതെല്ലാം ചെയ്യും. കാരണം തന്റെ ശിശു അതിന് കഴിയാവുന്നിടത്തോളം സമ്പൂർണമായിട്ട് ജനിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അത് കിട്ടുന്നതിനായി തനിക്ക് കഴിയാവുന്നതെല്ലാം അദ്ദേഹം ചെയ്യുന്നു. അതിലും എത്രയോ അവൻ കഴിവുള്ളവനാകുന്നു, അവനൊരു സൃഷ്ടാവാകുന്നു. തന്റെ സ്വന്തമായ മഹത്വമേറിയ ശരീരത്തെ പോലെ ഒന്ന് നമുക്ക് ജീവിക്കുന്നതിനായി ഒരു ശരീരമുണ്ടാക്കാൻ അവൻ എത്ര കഴിവുള്ളവനാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. അത് നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലാകുന്നു. നമ്മുടെ ഉള്ളിൽ എന്തോ ജീവിക്കുന്നതിനായി നമ്മെ വിളിക്കുന്നു, നമ്മുടെ ഉള്ളിൽ എന്തോ അത് നേരായി ചെയ്യുന്നതിനായി നമ്മെ വിളിക്കുന്നു. എങ്കിൽ ദൈവം ആരെങ്കിലും പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ പ്രസംഗപീഠത്തിൽ ആ പരമസത്യത്തെ പ്രസംഗിക്കുന്നതിനായി വിളിക്കും. എന്തുകൊണ്ടാണ് അത് നിങ്ങളെ കാണിക്കുന്നു? അതിനുശേഷം നിങ്ങൾ ഒരു യഥാർത്ഥ ദൈവപൈതലാണെങ്കിൽ നിങ്ങൾ നിലവിളിച്ചുകൊണ്ട് ദൈവമേ എന്നിൽ നിന്ന് എടുത്തു കളയൂ, ഇതിൽ നിന്നും നീ എന്നെ പരിച്ഛേദന ചെയ്യൂ, ഈ കാര്യങ്ങൾ എന്നിൽ നിന്ന് എടുത്തു കളയൂ എന്ന് കരഞ്ഞു നിലവിളിച്ചു പറയും. എന്തുകൊണ്ടാണെന്നാൽ അവൻ നിങ്ങൾക്കായി ഒരുക്കാൻ പോയിരിക്കുന്ന നിങ്ങളുടെ സ്വർഗീയ ഭവനത്തിൽ നിങ്ങൾക്കത് ആവശ്യമായിരിക്കുന്നു. നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ഒരു യഥാർത്ഥ വചന മണവാട്ടിയാകേണ്ടിയിരിക്കുന്നു. പ്രായശ്ചിത്ത നാളുകളിലെ ബലികളെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് രാത്രികൾക്ക് മുമ്പ് ഞാൻ പ്രസംഗിക്കുകയായിരുന്നു. ഞാൻ ദൈവത്താലുള്ള ഏക സ്ഥലം, ദൈവം ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്ന ഏക സഭ എന്ന വിഷയത്തെ പ്രസംഗിച്ചിരുന്നു. അത് അവൻ തന്റെ പേരിടുന്ന സ്ഥലമാകുന്നു എന്നവൻ പറഞ്ഞു. തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് മാത്രമല്ലാതെ മറ്റെങ്ങും അവൻ അവരുമായി കണ്ടുമുട്ടുകയില്ല. അവൻ നിങ്ങളെ മെത്തഡിസ്റ്റുകാരുടെ സ്ഥലത്തോ ബാപ്റ്റിസ്റ്റുകാരുടെ സ്ഥലത്തോ അല്ലെങ്കിൽ പെന്തിക്കോസ്റ്റുകാരുടെ സ്ഥലത്തോ അവരിൽ ആരുടേതിലും കണ്ടുമുട്ടുകയില്ല. എന്നാൽ അവൻ തന്റെ പേര് തന്റെ പുത്രനിലിട്ടു. അതിനാൽ അവൻ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. ഏതൊരു മനുഷ്യനും ഏതൊരു പൈതലും അവന്റെ പിതാവിന്റെ നാമത്തിൽ വരുന്നു. ഞാൻ ബ്രഹാമിന്റെ നാമത്തിൽ വന്നു, കാരണം എന്റെ പിതാവ് ഒരു ബ്രഹാമായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പേരിൽ വരുന്നു, കാരണം അത് നിങ്ങളുടെ പിതാവിന്റെ പേരാകുന്നു. അങ്ങനെ പുത്രനായ യേശു പിതാവിന്റെ നാമത്തിൽ വന്നു. അവൻ തന്റെ പേരിടുമെന്ന് പറയുകയും, അതായത് ഈ സ്ഥലത്ത് തന്റെ നാമം സ്ഥാപിക്കുകയും, അവിടെ നിങ്ങൾ ബലി കഴിക്കണം. അതിനാൽ യേശു ക്രിസ്തു എന്ന ഏക സ്ഥലത്ത് മാത്രമേ നിങ്ങൾക്ക് ദൈവത്തോട് കൂട്ടായ്മയും ആരാധനയും കിട്ടുകയുള്ളൂ. ഞാൻ സഭയിൽ അംഗമാകുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, അത് യാതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ ക്രിസ്തുവിലായിരിക്കണം. ഒരു മുഖ്യ സഭാ സംഘടനയിലെ ശുശ്രൂഷകൻ എന്നോട് പറഞ്ഞു, ശ്രീമാൻ ബ്രഹാം, ഇവിടേക്ക് നോക്കൂ, വിശ്വസിക്കുന്ന ഏവനും എന്ന് യേശു പറഞ്ഞതായി ബൈബിൾ പറയുന്നു. യേശു ദൈവപുത്രനെന്ന് ഏറ്റുപറയുന്നവരെല്ലാം ദൈവത്തിന്റെ ആത്മാവിൽ ജനിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് വിളിക്കാൻ കഴിയുകയില്ല എന്ന് ബൈബിൾ പറയുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾക്ക് ബൈബിളിനെ വ്യാജമാക്കാൻ കഴിയുകയില്ല, അതുമായി നിങ്ങൾക്ക് ബന്ധിക്കപ്പെട്ട് നോക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പരിപൂർണമായും വീണ്ടും ജനിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളിലായിട്ട് നിങ്ങൾ തന്നെ അവൻ ദൈവപുത്രനെന്ന് സാക്ഷീകരിക്കേണ്ടതാകുന്നു. അങ്ങനെ നിങ്ങൾ അതിന്റെ ഒരു ഭാഗമാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ ഒരു ദൈവ പൈതലാണെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് വചനത്തെ എങ്ങനെ നിഷേധിക്കാൻ കഴിയും? പരിശുദ്ധാത്മാവിന് നിങ്ങളെക്കൊണ്ട് ഒരു മതവിശ്വാസത്തിൽ വിശ്വസിപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അതിനെക്കുറിച്ച് ബൈബിൾ വേറെ രീതിയിൽ പറയുമ്പോൾ എങ്ങനെ വിശ്വസിപ്പിക്കാൻ കഴിയും? നമുക്കൊരു സഭയിൽ ചേരേണ്ടതായിട്ടുണ്ട്, നമുക്ക് ഇത് ചെയ്യേണ്ടതുണ്ട്, അത് ചെയ്യേണ്ടതുണ്ട് എന്നവർ പറയുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ബൈബിൾ വിശദമായി നമ്മളോട് പറയുന്നു. അങ്ങനെ അത് നിങ്ങൾ ചെയ്തു കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ നേരെ അതിലേക്ക് കടക്കുക. അപ്പോൾ നിങ്ങൾ നേരെ അതുമായിട്ട് ഒരുമിച്ചാക്കപ്പെടുകയും പിന്നെ നേരെ മുകളിലേക്ക് വളർന്നു പോയിക്കൊള്ളുക. അത് മുട്ടയോടൊപ്പം ബീജം സ്ത്രീയുടെ ഉദരത്തിൽ വീഴുന്നത് പോലെയാണ്. അതിനുശേഷം ആ ചെറിയ മുട്ട വികസിക്കാൻ തുടങ്ങുമ്പോൾ അത് ബീജങ്ങളെ എല്ലാം കൂടി കൊണ്ടുവരാൻ തുടങ്ങിയും അതൊരു മനുഷ്യ ബീജവും ഒരു നായയുടെ ബീജവും ഒരു പശുവിന്റെ ബീജവുമായിട്ടായിരിക്കില്ല, എന്നാൽ അത് മുഴുവൻ മനുഷ്യബീജമായിരിക്കും. ഒരു മുൻനിയമിക്കപ്പെട്ട പൈതൽ, ദൈവ പൈതൽ, ആ വാക്ക് ഉപയോഗിക്കുന്നത് മോശമായ കാര്യമാകുന്നു. എന്നാൽ ഇത് ദൈവമാകുന്നു. ഇവിടെ ഇതാ ദൈവത്തിന്റെ ബൈബിളാകുന്നു. ദൈവത്തിന്റെ മുൻനറിവിന് മുൻനിർണയിക്കൽ കഴിഞ്ഞിട്ട് സകലതും തന്റെ ആദരവിനൊത്തവണ്ണം പ്രവർത്തിപ്പിക്കാൻ കഴിയും. നിങ്ങൾ ആയിരിക്കേണ്ടതായ ആ മുൻനിയമിക്കപ്പെട്ട വിത്തിനെ ദൈവം വിളിക്കുകയും ആ കുഞ്ഞ് കഴുകൻ കുഞ്ഞിനെ വിത്ത് ദൈവത്തിന്റെ വചനത്തെ കേൾക്കുകയും അതൊന്നിനുമേലൊന്നായി, ഒരു വചനത്തിന്മേലൊന്നായി, ഒന്നിനുമേലൊന്നായി, ഒന്നിനുമേലൊന്നായി നിർമ്മിക്കാൻ തുടങ്ങി, അത് യാതൊരു മതസംഹിതകളുമായി ഒത്തുചേരുകയില്ല. ശ്രദ്ധിക്കുക, ഈ സ്ഥലത്ത് ദിവസേന അവർ പുതിയ അപ്പം തിന്നിരിക്കണം. 7 ദിവസം നിന്റെ ദേശത്തെങ്ങും പൊളിച്ച അപ്പം കാണരുത്. അത് ശരിയല്ലേ? അത് 7 സഭാകാലഘട്ടവും പിന്നെ പുളിപ്പില്ലാത്ത അപ്പം എന്നത് യാതൊരു മതസംഹിതയോ യാതൊന്നും ചേർക്കരുത് എന്നും കാണിക്കുന്നു. അത് പരിപൂർണമായും പുളിപ്പില്ലാത്ത അപ്പമായിരിക്കണം. നിന്റെ ദേശത്തെങ്ങും പുളിപ്പില്ലാത്ത അപ്പം കാണരുത്. വെറും ഒരപ്പം മാത്രം, അത് വചനം സ്വയമായിട്ട് അത് മാത്രമാകുന്നു. ആ വചനം ദൈവമാകുന്നു. ദൈവം ജഡമായി യേശുക്രിസ്തു എന്ന വ്യക്തിയിലായിട്ട് ആ തിരഞ്ഞെടുത്ത സ്ഥലം അതാകുന്നു. ആ തിരഞ്ഞെടുത്ത സ്ഥലത്ത് നീ ദൈവത്തിന്റെ കൽപ്പനകളെ പിന്തുടരുമ്പോൾ ഞാൻ നിന്നെ ആരാധനയ്ക്കായി അവിടെ കണ്ടുമുട്ടും. ആ കാരണത്താൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ വന്നിട്ട് ഞാൻ എന്റെ ജീവനെ യേശുക്രിസ്തുവിന് അർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിനായി കടന്നു വരിക. നിങ്ങൾ അത് ചെയ്തിരിക്കണം. നിങ്ങൾ അതിലേക്ക് വളർന്നിരിക്കണം. നിങ്ങൾ ഒരു ദൈവപുത്രന്റെയോ അല്ലെങ്കിൽ ഒരു ദൈവപുത്രിയുടെയോ പൂർണ്ണ വളർച്ചയിൽ എത്തുന്നതുവരെ വചനത്തിനുമേൽ വചനത്തെ നിങ്ങളുടെ മേൽ കൊന്നുകൂട്ടുന്നതിനായി ദൈവത്തോട് അപേക്ഷിക്കുക. ലോകകാര്യങ്ങളെ എടുക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ ഒന്ന് യോഹനാനിൽ പറയുന്നു, നിങ്ങൾ ലോകത്തെയും ലോകകാര്യങ്ങളെയും സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവസ്നേഹം നിങ്ങളിലില്ല, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ലോകസ്നേഹം നിങ്ങളിൽ ഉണ്ടായിട്ട് സാത്താൻ ലോകകാര്യങ്ങൾ നിങ്ങളുടെ മേൽ കൂമ്പാരം കൂട്ടിയും കാണിച്ചുകൊണ്ട് നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു. എങ്കിൽ പിന്നെ ബൈബിളിൽ നിന്ന് ദൈവത്തിന്റെ ഒരു വചനം പോലും നിങ്ങൾക്കെടുക്കാൻ കഴിയുകയില്ല. ആദ്യത്തെ പാപത്തിന് എന്താണ് കാരണമാക്കിയത്? അത് വെറുമൊരു വലിയ പൊട്ടക്കള്ളത്താലായിരുന്നില്ല, എന്നാൽ അത് ഹവ്വ ദുർവ്യാഖ്യാനം ചെയ്തതിനാലായിരുന്നു. സാത്താൻ അവളോട് ഒരു വചനത്തെ എടുത്തുകൊണ്ട് ചെയ്തു, ഒറ്റ വചനം. അത് ചങ്ങലെ പൊട്ടിക്കുകയും ഒരു വചനത്തെ എടുക്കുന്നത് നിരസിക്കുകയും ചെയ്തു. അത് ബൈബിളിന്റെ തുടക്കമായിരുന്നു. യേശു ബൈബിളിന്റെ മധ്യഭാഗത്ത് വന്ന് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന സകല വചനത്താലും ജീവിക്കുമെന്ന് പറഞ്ഞു. അത് മുഴുവൻ ദൈവവചനമാകുന്നു. അത് അവന്റെ വെളിപാടാകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് സമ്പൂർണ്ണ ദൈവവചനമാകുന്നു. അതിനുശേഷം വെളിപാട് 22 പത്മോസ് ദ്വീപിൽ യേശു യോഹന്നാന്റെ അടുക്കലെത്തിയിട്ട് പറഞ്ഞു, ഈ കാര്യങ്ങളെ സാക്ഷീകരിക്കുന്നതിനായി ഞാൻ എന്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ആരെങ്കിലും ഇതിൽ നിന്നൊരു വാക്കെടുക്കുകയോ അല്ലെങ്കിൽ കൂട്ടുകയോ വല്ലതും നീക്കിക്കളയുകയോ ചെയ്താൽ ജീവപുസ്തകത്തിൽ നിന്നും അവന്റെ അംശം നീക്കിക്കളയും. ഇത് വെറുതെ യേശു ക്രിസ്തു ദൈവപുത്രനാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയുക മാത്രമല്ല, അതൊക്കെയും കൊള്ളാം, എന്നിട്ട് ബാക്കിയുള്ളത് അതോടൊപ്പം കൂട്ടിച്ചേർക്കുക. നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ശുശ്രൂഷകൻ എന്റെ കൈ കൊടുത്തിരിക്കുന്നു, ഞാൻ യേശു ക്രിസ്തു വിശ്വസിക്കുന്നു, എങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കണം, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കണം. അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഓരോന്നായി കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഒരു ദൈവപുത്രന്റെയും പുത്രിയുടെയും ഔന്നത്യത്തിലേക്ക് വളരുകയാണ്. നാം എന്തെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നതായ ആ ആകാംക്ഷയെ നമ്മുടെ ജീവിതത്തിൽ തരുന്നതിന് നമ്മെ തയ്യാറാക്കാൻ ദൈവം കഴിവുള്ളവനാണ്. ദൈവത്തെ കൂടുതലായി ആവശ്യമുള്ളവരായി എത്ര പേർ ഇവിടെയുണ്ട്? അത് നിങ്ങൾക്ക് വേണ്ടി കൂടുതലായി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ കാണിക്കുന്നു. നിങ്ങൾ അതിനായി ആകാംക്ഷിക്കുന്നു. നിങ്ങളുടെ ചെറിയ പ്രസവ വേദന അത് വന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമായിരിക്കുന്നു. അതിനാൽ നമുക്ക് സന്തോഷവും സ്വാതന്ത്ര്യവും സമ്പൂർണതയും ഉണ്ടായിരിക്കാൻ കഴിയും. നമുക്കതുണ്ടായിരിക്കണം. അത് ജീവന്റെ ആ ചെറിയ ബീജം ഒരു മാതാവിന്റെ മാർവിടത്തിലായിരിക്കുന്നത് പോലെ ജീവന്റെ ബീജം ദൈവത്തിന്റെ മാർവിടത്തിലായിരിക്കുന്നു. ദൈവം വളരുകയും പോകുകയും നമുക്കായി ഒരു സ്ഥലമൊരുക്കാൻ പോയിരിക്കുകയും അത് തന്നോടൊപ്പം തന്നെയുള്ള ഒരു നിത്യവാസസ്ഥലമായിരിക്കുകയും ചെയ്യും. അത് ലോകത്തിന്റെ അശ്ലീലതയാലും വ്യഭിചാരത്താലും പാപത്താലും മരണത്താലും നിറഞ്ഞ ഒരു രോഗബാധിത വാസസ്ഥലമായിരിക്കില്ല. നിങ്ങളുടെ മനസ്സ് അതുപോലെയുള്ള കാര്യങ്ങളിലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദൈവവുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്ന് അതിനെ കാണിക്കുന്നു. നിങ്ങൾ കെട്ടിച്ചമച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്കൊരു മാനസികമായ മിഥ്യാബോധമാണ്. നിങ്ങൾ വെറുതെ സഭയിൽ ചേർന്നിട്ട് പറയും, ഞാൻ ഇതിൽ അംഗമാകുന്നു, എന്റെ മാതാവ് അതിൽ അംഗമാകുന്നു. നിങ്ങളുടെ മാതാവിന്റെ കാലത്ത് അതൊക്കെയും ശരിയായിട്ടുണ്ടായിരിക്കാം, എന്നാൽ നാം വേറൊരു സമയത്താണ് ജീവിക്കുന്നത്. വെസ്ലിയുടെ സന്ദേശം ഒരിക്കലും അവൻ ഒരിക്കലും ലൂഥറിന്റെ സന്ദേശത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ലൂഥർ നീതീകരണത്തിൽ വിശ്വസിച്ചിരുന്നു, എന്നാൽ വെസ്ലിയുടെ പക്കൽ ശുദ്ധീകരണമായിരുന്നു. പെന്തക്കോസ്തുകാർ കടന്നുവരികയും അവർക്ക് നീതീകരണവും ശുദ്ധീകരണവും എടുക്കാൻ കഴിഞ്ഞില്ല. അവർ കൃപാവരങ്ങൾ യഥാസ്ഥാനത്താക്കപ്പെടുന്ന സമയത്തായിരുന്നു. ഇപ്പോൾ നാം അതിൽ നിന്നും മുമ്പോട്ട് പോവുകയാണ്. മനസ്സിലായില്ലേ? മുന്തിരിവള്ളിയുടെ 3 അവസ്ഥകൾ കടന്നു വരുന്നതാകുന്നു. ആദ്യം അത് ഇതളായിട്ട് ലൂഥർ മതപരിഷ്കരണത്തിൽ നിന്ന് കടന്നു വന്നു. ശരിയാണ്, അത് തണ്ടായിരുന്നു. പ്രകൃതിയെ ശ്രദ്ധിക്കുക. ദൈവവും പ്രകൃതിയും നൈരന്തര്യമായി പ്രവർത്തിക്കുന്നു, കാരണം ദൈവം പ്രകൃതിയിലാകുന്നു. അതിനുശേഷം തൊങ്ങലായ മെത്തഡിസ്റ്റ് കാലഘട്ടം പൂമ്പൊടിയായി കടന്നു വന്നു. അതിനുശേഷം പെന്തിക്കോസ്തും ഓ അത്രയും സമ്പൂർണമായിട്ട് ഒരു ഗോതമ്പ് വിത്ത് പോലെ, ഒരു സമ്പൂർണ്ണ വിത്ത് പോലെ ഒരു ഗോതമ്പ് മണിയായി കടന്നു വന്നു. അത് തുറന്നു നോക്കുക, അതിന് ഗോതമ്പ് മണി ഉണ്ടായിരിക്കില്ല. അത് വെറും തോടാകുന്നു, അത് വെറും അതിന്റെ ഒരു വാഹിനി മാത്രമാകുന്നു. എന്നാൽ ആ ജീവൻ അതിൽ കൂടെ പ്രവർത്തിക്കുകയാണ്. പിൻസമയത്ത് ലൂഥറിന്റെ കാലഘട്ടത്തിലുള്ളവർ ലൂഥറിനെ സ്വീകരിച്ചു, ആ ജീവൻ കടന്നു വന്നു. എന്നാൽ അത് പോയി സംഘടനയായി രൂപപ്പെട്ടു. ആദ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അതായത് ഒരു സംഘടനയായി രൂപപ്പെടുന്നു, ഇതിന്റെ അവസാനം തീയിൽ എറിയപ്പെടുന്നതിന് വേണ്ടിയാണ്. തണ്ട് ഉണങ്ങിപ്പോകുന്നു, അത് വെറും ഒരു വാഹിനി മാത്രമാകുന്നു. അവരിൽ ചിലർ ഇപ്പോഴും ആ ഉണങ്ങിയ തണ്ടിൽ ദൈവത്തെക്കുറിച്ച് യാതൊന്നും അറിയാതെ മരിച്ച് പറ്റിപ്പിടിച്ചിരിക്കാൻ ശ്രമിക്കുന്നു. അവർ പറയും, നോക്കൂ, ഞങ്ങൾ ഇതളുകളാണ്, ഞങ്ങൾ ലൂഥറായിരുന്നു, അത് ശരിയാണ്, എന്നാൽ അതിപ്പോൾ എവിടെയായിക്കൊണ്ടിരിക്കുന്നുവെന്ന് നോക്കുക. ഞങ്ങൾ മെത്തഡിസ്റ്റുകാരാകുന്നു, കൂടാതെ ഞങ്ങൾ പെന്തിക്കോസ്തുകാരായിരിക്കുന്നു. എന്നാൽ പെന്തിക്കോസ്തുകാരെ നോക്കൂ, അവർ എത്രയധികം തണുത്തും ഔപചാരികവുമായിട്ട് എല്ലാവരും അതിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. എന്താകുന്നു ഇത്? അത് ഒരു യഥാർത്ഥ വിത്തിന്റെ വാഹിനിയാണ്. മറ്റുള്ളതെല്ലാം വാഹിനികളായിരുന്നു, എന്നാൽ സംഘടനയായി രൂപീകരിച്ചു പോയി. ഞാൻ പെന്തിക്കോസ്തുകാരനാകുന്നു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് നിങ്ങളൊരു റോമൻ കാത്തലിക്കൻ എന്നോ ഒരു യഹൂദനെന്നോ അങ്ങനെ നിങ്ങൾ എന്തായിരുന്നാലും അത് പറയുന്നതിലും കൂടുതലായി ദൈവത്തിന് യാതൊന്നും അർത്ഥമാക്കുന്നില്ല. നിങ്ങൾക്ക് വീണ്ടും ജനിച്ചിട്ട് ആ വാഹിനിയിൽ കൂടെ ആ ജീവിതം കടന്നു വന്നിരിക്കണം. ആ തണ്ടിൽ തങ്ങി നിൽക്കരുത്, ആ വിത്തിൽ തങ്ങി നിൽക്കരുത്, എന്നാൽ നേരെ ആ സമ്പൂർണമായ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓർക്കുക, നമുക്കുണ്ടായിരുന്ന സകല മതപരിഷ്കരണവും, അതായത് ലൂഥറനും അതുപോലെയുള്ളതെല്ലാം തന്നെ 3 വർഷത്തിനുള്ളിൽ അവർ സംഘടനയായി രൂപീകരിക്കപ്പെട്ടു. അത് ശരിയാണ്. സകല ഉണർവും 3 വർഷത്തിനുള്ളിൽ ഒരു സംഘടനയായി രൂപീകരിക്കപ്പെട്ടു കൊണ്ടുവന്നു. ഇതെത്ര സമയമായി പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് ചിന്തിച്ചു നോക്കുക. 20 വർഷത്തോളമായിട്ട് യാതൊരു സംഘടനയുമായിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇത് വിത്ത് കടന്നുവന്ന് തോടിനുള്ളിൽ രൂപം കൊള്ളുകയാണ്. ഇതിന് ദൈവപുത്രന്റെ സന്നിധിയിൽ ആദ്യത്തെ മഹത്വമേറിയ ഗോതമ്പ് മണി പക്വതപ്പെട്ട് കടന്നു വന്നതുപോലെ അവന്റെ സന്നിധിയിൽ കിടക്കേണ്ടത് ആവശ്യമാകുന്നു. ആദ്യത്തെ യഥാർത്ഥ സഭ കടന്നു വന്ന മണ്ണിലേക്ക് പോയതുപോലെ വീണ്ടും തണ്ടിൽ കൂടെ വേറൊരു സഭയെ കടന്നു വന്ന് സംയോജിക്കപ്പെട്ട് എടുത്തുകൊണ്ടുപോയിരിക്കും. ലൂഥറിൽ കൂടി പോയ ജീവനും മെത്തഡിസ്റ്റിൽ കൂടി പോയ ജീവനും പെന്തിക്കോസ്റ്റിൽ കൂടി പോയ ജീവനും വിത്തിൽ ഒരുമിച്ച് കടന്നുവരും. അതെല്ലാം കൂടി വിത്തിലേക്ക് ഒരുമിച്ച് കടന്നുവെന്ന് യേശു ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ ശരീരത്തെ രൂപപ്പെടുത്തും. അത് രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെയാണ്. നിങ്ങൾക്ക് പ്രകൃതിയെ, അത് ദൈവത്തെ സാക്ഷീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് കാണാൻ കഴിയുകയില്ല. ഒരു ദൈവമുണ്ടെന്ന് അറിയുന്നതിന് ഒരു ബൈബിളിന്റെ തന്നെ ആവശ്യമില്ല. സൂര്യൻ ഉദിച്ചു വരുന്നത് ഒരു ശിശു ജനിക്കുന്നത് പോലെയാണ്. ഏകദേശം 7 മണിയോടെ അത് സ്കൂളിൽ പോകുന്നു. 10 or 11 o'clock അത് പുറത്തു വരുന്നു. 12 o'clock അതിന്റെ പൂർണ്ണ ശക്തിയിലാകുന്നു. വൈകിട്ട് 3 o'clock അതിന് പ്രായമേറാൻ തുടങ്ങുന്നു. 7, 8, or 5, or 6 o'clock ഉച്ച കഴിഞ്ഞ് അതിന്റെ തോള് കുനിയാൻ തുടങ്ങുന്നു. പിന്നെ അത് മരിക്കുന്നു. അതിന്റെ അവസാനമാണോ അത്? അല്ല. അടുത്ത ദിവസം രാവിലെ അത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു. ജീവനും മരണവും അടക്കവും പുനരുത്ഥാനവുമാകുന്നു. വൃക്ഷങ്ങളിൽ ഇതിലകൾ വരുന്നത് നോക്കുക. അതൊരു നല്ല ഇലയായി കടന്നുവന്ന് തണൽ നൽകുകയും ഫലങ്ങളെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അടുത്ത കാര്യം എന്താണെന്നാൽ ശീതകാലം വന്ന് അതിന്മേൽ അടിച്ചിട്ട് മരണത്തിലാകുകയും നേരെ വേരിലേക്ക് വീണ്ടും ഭൂമിയിലേക്ക് പോകുന്നു. അതിന്റെ അവസാനം അതാണോ? അടുത്ത വസന്തത്തിൽ അത് വീണ്ടും തിരികെ സാക്ഷീകരിച്ചുകൊണ്ട് കടന്നു വരുന്നു. ഓ, അതൊരിടവിടാത്ത ജീവിതമാകുന്നു. എന്നാൽ സഹോദര സഹോദരി, നമുക്ക് നിത്യജീവനാണുള്ളത്. നമുക്ക് ഈ നിത്യജീവൻ കിട്ടിയിരിക്കുന്നിടത്ത് നമുക്ക് വേണ്ടി വന്നിട്ട് പോയി നമുക്കൊരു ശരീരത്തെ ഒരുക്കുവാൻ കഴിവുള്ളവനായ അവനിൽ നിന്നാണ്. നമുക്ക് അനുഭവപ്പെടുന്നതായി ആദ്യഘട്ട പ്രയാസങ്ങൾ, അതായത് സ്ത്രീകളായ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കുറ്റം വിധിക്കപ്പെടുന്നത് പോലെയും പുരുഷന്മാരായ നിങ്ങൾ ഒരു സെമിനാരിയുടെ ഉപദേശങ്ങൾക്ക് ചുറ്റുമായി കറങ്ങി നടക്കുന്നതിനെക്കുറിച്ചും ഞാൻ ഈ മതവിശ്വാസത്തെ ഉരുവിടുന്നു, ഞാനിത് ചെയ്യുന്നു എന്നുള്ള ഈ കാര്യങ്ങളെല്ലാം ആകുന്നു. എന്നാൽ കുരുടന്റെ കണ്ണു തുറക്കുകയും ബദ്രർ കേൾക്കുകയും അതുപോലെയുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു കാര്യമുണ്ടായിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു. വചനത്തെ അതിന്റെ ശക്തിയിൽ പ്രസംഗിക്കുന്നത് കാണുക. ഒരു തെരുവിലെ വേശി ഒരു മഹിളയായി മാറ്റപ്പെടുന്നത് കാണുക. ഒരു മദ്യപാനി കടന്നുവന്ന ഒരു യഥാർത്ഥ ദൈവവിശ്വാസിശുദ്ധനായി പോകുന്നത് കാണുക. അവിടെ എന്തോ ഉണ്ട്, അവിടെ ജീവനുണ്ട്. അപ്പോൾ ഞാനത് ചെയ്തുകൂടായിരുന്നു എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. എന്നാൽ നോക്കൂ, അതെന്താകുന്നു? അതെന്തോ ആകുന്നു. നിങ്ങളുടെ ശരീരം ഒരു ആവശ്യത്തിനായി വിശക്കാൻ തുടങ്ങുന്നു. കടന്നു വരൂ. എന്നാൽ ദൈവത്തിന്റെ പക്കൽ ആ ശരീരത്തിന്റെ ഓരോ അംശത്തിനും ആവശ്യമായ ആ വിറ്റാമിനുകൾ ഇതിനുള്ളിൽ ഉണ്ടായിരിക്കുന്നു. ദൈവത്തിന്റെ മാർവിൽ നമുക്കൊരു സ്ഥലമൊരുക്കുന്നതിനായി യേശു പോയിരിക്കുന്നു. അതെ ശ്രീമാൻ, അതൊരു ചെറിയ ബീജമായിട്ട് ഒരു ദൈവമകനോ അല്ലെങ്കിൽ ഒരു ദൈവപുത്രിയോ ആകുന്നു. യേശു ഒരു കാര്യം മാത്രം പിതാവിനോട് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചിരുന്നു. അതെന്തായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ ഈ ഭൂമിയിൽ ചെയ്ത സകല ബലിക്കും അവൻ ജീവിച്ച ജീവിതത്തിനും അവൻ നടന്ന പാതയ്ക്കും ശേഷം ഒരു കാര്യം മാത്രം അവൻ ചോദിച്ചു. അവൻ ഒരു കാര്യം മാത്രം ചോദിച്ചു, അത് ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കണം എന്നതായിരുന്നു. അവൻ നമ്മുടെ കൂട്ടായ്മയ്ക്കായി അപേക്ഷിച്ചു. പിതാവിനോടുള്ള അവന്റെ പ്രാർത്ഥനയിൽ അവൻ അപേക്ഷിച്ച ഒരേ ഒരു കാര്യമെന്നത് എന്നേക്കും നിങ്ങളുമായുള്ള കൂട്ടുകെട്ടാകുന്നു. നിങ്ങളത് വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിശുദ്ധ യോഹന്നാൻ 17:24 ആകുന്നു. എങ്കിൽ നാം എത്രയധികം അവനെ ആഗ്രഹിച്ചിരിക്കണം. ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ ജനിച്ചിരിക്കുന്നുവെങ്കിൽ അത് നിങ്ങളെല്ലാമായിരിക്കും. അതെന്തെങ്കിലും ചട്ടങ്ങളുടെ പുസ്തകങ്ങളായിരിക്കില്ല. നിങ്ങൾ എന്തെങ്കിലും നിയമങ്ങളും മറ്റു കാര്യങ്ങളുമായി ജീവിക്കയില്ല. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവായ ദൈവകൃപയാൽ ജീവിക്കും. ഇത് ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാകുന്നു. ഒരു പ്രചാരണ പ്രവർത്തകനായിരിക്കെ ഞാൻ വിദേശയാത്രയിൽ പോകാറുണ്ട്. ഞാൻ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ശ്രദ്ധിക്കുക, ശ്രീമതി ബ്രഹ്നാം നിങ്ങളും ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളുടെ ഭർത്താവാണ്. ഞാൻ പോയി കഴിഞ്ഞ് നിനക്ക് വേറൊരു ഭർത്താവ് ഉണ്ടായിരിക്കരുത്. അങ്ങനെ ചെയ്താൽ ഞാൻ തിരികെ വരുമ്പോൾ നിന്റെ തൊലി ഉരിച്ചു കളയും. എന്നിട്ട് എന്റെ കാലുകൊണ്ട് നില താഞ്ഞു ചവിട്ടിയിട്ട്, കുട്ടികളെ ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടോ? അതെ പപ്പ, അത് കേട്ടിരിക്കുന്നു. ഞാനൊരു കുറ്റം കേൾക്കാനിടയാകട്ടെ, അപ്പോൾ കാണാം. മനസ്സിലായോ? അപ്പോൾ അതൊരു വീടായിരിക്കുമോ? ഇപ്പോൾ അവൾ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞോ ശ്രീമാൻ? ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീമാൻ ബ്രഹ്നാം, ഞാൻ നിങ്ങളുടെ നിയമപ്രകാരം വിവാഹിതയായ ഭാര്യയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേറൊരു പെൺകുട്ടി സുഹൃത്തായി ഉണ്ടായിരിക്കരുത്. ഇപ്പോൾ അതങ്ങനെ ഒരു കുടുംബമായിരിക്കുമോ? അത് മറ്റെന്തെങ്കിലും ആയിരിക്കും. നാം ഇപ്രകാരം അത് ചെയ്യുന്നില്ല. ഞാൻ അവളെ സ്നേഹിക്കുകയും അവൾ എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഞാൻ പോകുമ്പോൾ കർത്താവിനെ വിളിക്കാതെ ഞാൻ പോകുകയില്ല എന്ന് അവൾക്കറിയാം. ഞങ്ങൾ തറയിൽ മുട്ടുകുത്തിയിട്ട് കുഞ്ഞുങ്ങളെ ചുറ്റുമായി വിളിച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. സ്നേഹവാനായ ദൈവമേ, എന്റെ പ്രിയ ഭാര്യയെയും എന്റെ കുഞ്ഞുങ്ങളെ നീ കാത്തുകൊള്ളണമേ. അവർ പറയും, ദൈവമേ, ഡാഡി പോയി കഴിയുമ്പോൾ അവനെ കാത്തുകൊള്ളണമേ. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ തമ്മിൽ പിരിയും. ഇപ്പോൾ ഞാൻ വിദേശിച്ച് ചെന്ന് അവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്തായിരിക്കും? ഞാൻ ചട്ടങ്ങളെ ലംഘിച്ച് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്തായിരിക്കും? ഞാൻ തിരികെ വന്ന് എന്റെ പാവം ഭാര്യയുടെ അടുക്കിലേക്ക് ചെന്ന് അവളെ നോക്കിയും അവളുടെ മുഖം ചുളുങ്ങിയും മുടി നരച്ചും കൊണ്ടിരിക്കും. ഞാൻ അവളുടെ അടുക്കിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, പ്രിയേ, ഞാൻ നിന്നോട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്കറിയാമല്ലോ. തീർച്ചയായും ബിൽ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്തു എന്ന് നിന്നോട് പറയട്ടെ. ഞാൻ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ പറയട്ടെ, നീ എന്നോട് ആ കാര്യത്തിൽ ക്ഷമിക്കുമോ? അവൾ അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വാസ്തവമായും വിശ്വസിക്കുന്നു. എന്നാൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ? ഞാൻ അവളെ നോക്കുമ്പോൾ അവളുടെ മുടി നരയ്ക്കാൻ തുടങ്ങിയിരിക്കുകയും അവൾ എനിക്കും പൊതുജനങ്ങൾക്കും ഇടയ്ക്ക് നിൽക്കുകയും അവൾ അത്ര വിശ്വസ്തയായ ഭാര്യയാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കെ എനിക്കത് ചെയ്യാൻ കഴിയുമോ? അവളെ വേദനിപ്പിക്കുന്നതിൽ നല്ലത് ഞാൻ മരിക്കുന്നതാണ്. അതെന്റെ ഭാര്യയോടുള്ള ഭീലിയോ സ്നേഹമാണെങ്കിൽ ദൈവത്തോടുള്ള എന്റെ അകാപ്പാവ സ്നേഹം അതിലും എത്രയോ വലുതായിരിക്കണം. ഹോ, അവനെ വേദനിപ്പിക്കുന്ന യാതൊന്നും ഞാൻ ചെയ്യുകയില്ല. തീർച്ചയായും ഇല്ല, ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന സകല കാര്യങ്ങളും ഞാൻ അവനായി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ലോകം എന്ത് തന്നെ പറഞ്ഞാലും അത് കാര്യമാക്കാതെ അവൻ കൽപ്പിച്ചിരിക്കുന്നതായ സകല വചനത്തെയും കൈക്കൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയായാലും അവരത് വിശ്വസിക്കാൻ പോകുന്നില്ല. എനിക്ക് ചെയ്യുന്നതിനായിട്ട് അവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലെന്തിലെങ്കിലും എനിക്ക് കുറവുണ്ടായാൽ അവൻ എനിക്കത് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൽ നിന്ന് നമ്മെ തന്നെ മാറ്റി നിർത്തി അവനുവേണ്ടി ജീവിക്കുക. ഈ ഭൗമിക ശരീരം, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വളരെയധികം ചിന്തിക്കുന്നതായി ഈ ഭൗമിക ശരീരത്തെ നിങ്ങൾ ഹോളിവുഡുമായി താരതമ്യപ്പെടുത്തുന്നു. നിങ്ങൾ അതിനോട് വളരെ അടുത്താണ്. അധിക സമയം എടുക്കാതെ തന്നെ അതവിടെയായിരിക്കും. നിങ്ങൾ ഓർക്കുക, ഇത് മുങ്ങാൻ പോകുകയാണെന്ന് കർത്താവ് എനിക്ക് നൽകിയ പ്രവചനത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതെ ശ്രീമാൻ, ശ്രദ്ധിക്കുക, ഇത് മുങ്ങിപ്പോകും. നിങ്ങൾ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. ഇതുവരെയും തെറ്റായിട്ടൊന്നും അവൻ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് പറയാൻ ആഗ്രഹിക്കുന്ന ആരുടെ അടുക്കൽ വേണമെങ്കിലും ഞാൻ അത് എടുത്തുകൊണ്ട് പോകാം. അതെപ്പോഴാണോ എവിടെയാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അത് സംഭവിച്ചിരിക്കും. ന്യായവിധി അതിന് മേലായി തൂങ്ങിക്കിടക്കുന്നു. അതിന് യാതൊരു വീണ്ടെടുപ്പുമില്ല. അത് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ലോകത്തിൽ നിന്ന് നമ്മെ ഒഴിച്ചു മാറ്റി അവനുവേണ്ടി ജീവിക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളിൽ ചില സഹോദരിമാർ ടെലിവിഷൻ കണ്ടിട്ട് പുറത്തേക്ക് പോയി അതുപോലെയാകാൻ ചെറുപ്പക്കാരായ സ്ത്രീകളായി നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ യവനക്കാരാണ് എനിക്കറിയാം. എന്നാൽ നിങ്ങൾ ക്രിസ്ത്യാനികളാണ്, മനസ്സിലായോ? നിങ്ങൾ അവരിൽ നിന്നും വ്യത്യസ്തരാകുന്നു. നിങ്ങൾ ലോകത്തെ പോലെയാകാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുന്നു. ഇത് നിങ്ങൾ ചെറുപ്പക്കാരികൾ മാത്രമല്ല, നിങ്ങളിൽ ചില പ്രായമേറിയവരുമാകുന്നു. ശരി, എങ്കിൽ എന്താണത് ചെയ്യിക്കുന്നത്? നിങ്ങൾ ടെലിവിഷൻ കണ്ടിട്ട് ഇവിടെയുള്ള കടകളിലേക്ക് പോയിട്ട് സ്ത്രീകൾ ധരിക്കുന്നതായി ചെറിയ വസ്ത്രങ്ങളും മറ്റും കാണുന്നു. അത് ദുഷ്ടതയേറിയ കാര്യങ്ങളാകുന്നു. ന്യായവിധിയുടെ നാളിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ കഴിയാവുന്നത്രയും പതിവ്രതയായിരിക്കാനിടയുണ്ട്. എന്നാൽ ന്യായവിധിയുടെ നാളിൽ നിങ്ങൾക്ക് വ്യഭിചാര കുറ്റത്തിനായി ഉത്തരം നൽകേണ്ടി വരും. യേശു പറഞ്ഞു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ആരെയാണ് കുറ്റപ്പെടുത്തുക? നിങ്ങളെയാണ്. മനസ്സിലായില്ലേ? നിങ്ങളെ തന്നെ നിക്കറും അയഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് പ്രദർശിപ്പിച്ചിരുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് ചില സ്ത്രീകൾ എന്നോട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, ഞാൻ നിക്കർ ധരിക്കാറില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അതിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ അയഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അത് മോശമാണ്, അത് ശരി തന്നെ. അവർ പറഞ്ഞു, നിങ്ങൾക്കൊരു വസ്ത്രം പോലും കഷ്ടിച്ച് വാങ്ങിക്കാൻ കഴിയുകയുള്ളൂ. ഒരു സ്ത്രീ പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയില്ല. എന്നാൽ ഞാൻ പറഞ്ഞു, അവർ ഇപ്പോഴും തുണികളും തയ്യൽ മെഷീനുകളും വിൽക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് യാതൊരു ഒഴികഴിവുമില്ല. സഹോദരി, ഇതെന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കാണിക്കുന്നു. ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. ഞാൻ ക്രിസ്തുവിന്റെ ദാസനായിട്ട് ന്യായവിധിയുടെ നാളിൽ ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വ്യഭിചാര കുറ്റത്തിനു വേണ്ടി അവിടെ നിൽക്കാൻ പോവുകയാണ്. കാരണം ദൈവസ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ചോർന്നു പോയിരിക്കുന്നു. നിങ്ങളിപ്പോഴും പള്ളിയിൽ പോകുന്നു. നിങ്ങളിപ്പോഴും ആത്മാവിൽ നൃത്തം ചെയ്യുന്നുണ്ടാകാം. നിങ്ങളിപ്പോഴും അന്യഭാഷ സംസാരിക്കുന്നുണ്ടാകാം. ആ കാര്യങ്ങളൊക്കെയും കൊള്ളാം. എന്നാൽ അതിപ്പോഴും അതായിരിക്കുന്നില്ല. ഇല്ല ശ്രീമാൻ, ഓർക്കുക, അവസാന നാളുകളിൽ കള്ളക്രിസ്തുക്കൾ വരുമെന്ന് ബൈബിൾ പറയുന്നു. കള്ള യേശുക്കാരല്ല, അവർ അതിനുവേണ്ടി മിണ്ടാതെ നിൽക്കില്ല. എന്നാൽ കള്ളക്രിസ്തുക്കളാകുന്നു, കള്ള അഭിഷിക്തരാകുന്നു. അവർ പരിപൂർണമായും ആത്മാവിൽ അഭിഷിക്തരാകുന്നു, പരിശുദ്ധാത്മാവിൽ അഭിഷിക്തരാകുന്നു. എന്നൊരിക്കലും കള്ളന്മാരാകുന്നു. നിങ്ങളിൽ മൂന്ന് വ്യക്തികളാണുള്ളത്. പുറമേയുള്ളത് ശരീരമാകുന്നു. നിങ്ങൾക്ക് അഞ്ചിന്ദ്രിയങ്ങളുണ്ട്. അതുമായി നിങ്ങളുടെ ഭൗമിക ഭവനവുമായി നിങ്ങൾ ബന്ധപ്പെടുന്നു. ആകമേ ആത്മാവാകുന്നു. അവിടെ നിങ്ങൾക്ക് ബന്ധപ്പെടുന്നതിനായി സ്നേഹം, വിവേകം എന്നിങ്ങനെ അഞ്ചിന്ദ്രിയങ്ങളാണുള്ളത്. എന്നാൽ അതിന്റെയും ഉള്ളിൽ അത് പ്രാണനാകുന്നു. ഓർക്കുക, അവൻ നീതിമാന്റെയും നീതികെട്ടവന്റെയും മേൽ മഴ പെയ്യ്ക്കുന്നു. ഗോതമ്പ് മണിയെ വളർത്തുന്ന അതേ മഴ തന്നെ ഞെരിഞ്ഞിലിനെയും വളർത്തുന്നു. എന്താകുന്നു ഇത്? ആ വിത്തിന്റെ ഉള്ളിൽ ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം സ്വയം അതിനെ പ്രദർശിപ്പിക്കുന്നു. അതിന് കളയോടൊപ്പം അതേ ഭൂമിയിൽ നിൽക്കാൻ കഴിയും. വിത്തും കളയും ഒരുമിച്ച് നിൽക്കുകയും അത്രയും ഒരുമിച്ച് ആനന്ദിക്കുകയും ചെയ്യുന്നു. അതിന്റെ തല കുനിഞ്ഞിരിക്കുന്നു. അത് വെള്ളത്തിനായി ദാഹിക്കുകയാണ്. ഒരു മഴ വരുമ്പോൾ ഗോതമ്പ് മണിക്ക് ഒച്ചവയ്ക്കാൻ കഴിയുന്ന അത്രയും തന്നെ ഉച്ചത്തിൽ ഞെരിഞ്ഞിലിനും ഒച്ചവയ്ക്കാൻ കഴിയും. എന്നാൽ അവരുടെ ഫലങ്ങളാൽ നിങ്ങളവരെ അറിയും. ക്രിസ്ത്യാനികളെ, ഞാൻ നിങ്ങളെ വീണ്ടും ഒരിക്കലും കണ്ടുമുട്ടിയെന്നവരില്ല. നോക്കൂ, ഞാനിവിടെയായിട്ട് വർഷങ്ങളായിരിക്കുന്നു. ഒരുപക്ഷെ വീണ്ടും കണ്ടില്ലെന്ന് വരാം. ദൈവത്തിന്റെ വചനവുമായിട്ട് നേരായിക്കൊള്ളുക, കണ്ണാടിയിൽ നോക്കുക. അതൊരിക്കലും ഒരു കുട്ടി നാട്ടിനപ്പുറത്ത് പോയിട്ട് ഒരു കണ്ണാടി എന്താണെന്ന് ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നതുപോലെയാണ്. അവൻ അവന്റെ ആന്റിയുടെ വീട്ടിലെത്തുകയുണ്ടായി. അവൻ പടികൾ നടന്നു കയറാൻ തുടങ്ങിയും അപ്പോൾ ഒരു കണ്ണാടി കാണുകയും ആ കണ്ണാടിയിൽ ഒരു കുട്ടിയെയും അവൻ കാണുകയുണ്ടായി. അവനത് നോക്കിക്കൊണ്ട് നേരെ മുകളിലേക്ക് നടന്ന് കയറിക്കൊണ്ടിരുന്നു. അവൻ കൈവീശിപ്പോൾ ഈ കുട്ടിയും കൈവീശിയിരുന്നു. അവൻ അങ്ങനെ തുടർച്ചയായി നോക്കിക്കൊണ്ടിരുന്നു. അവൻ ഒരിക്കലും ഒരു കണ്ണാടിയിൽ അവനെ സ്വയം കണ്ടിരുന്നില്ല. അങ്ങനെ അവൻ അതിനടുത്ത് തൊട്ടടുത്ത് വന്നപ്പോൾ അവൻ അത് തിരിഞ്ഞിട്ട് പറഞ്ഞു, മാമ അത് ഞാൻ തന്നെയാകുന്നു. ദൈവത്തിന്റെ കണ്ണാടിയിൽ നിങ്ങൾ എപ്രകാരമാണ് കാണപ്പെടുന്നത്? അത് നിങ്ങളെ ഒരു ദൈവമകനായിട്ടോ അതോ മകളായിട്ടോ ആണോ പ്രതിഫലിപ്പിക്കുന്നത്? നിങ്ങൾ കേൾക്കുന്നതായി എന്തെങ്കിലും കാര്യം അത് പറയുന്ന മനുഷ്യനെ വെറുക്കുന്നതിനിടയാക്കുന്നുണ്ടോ? അതോ എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയുണ്ടായിട്ട് പറയുകയാണ് ആ മനുഷ്യൻ പറയുന്നത് സത്യമാണ്, കാരണം അത് തിരുവെഴുത്താകുന്നു എങ്കിൽ ആ വിറ്റാമിനുകളാണ് ഇവിടെ ആയിരിക്കുന്നതിന് മുൻകൂട്ടി നിയോഗിച്ചിരിക്കുന്ന ഈ ശരീരങ്ങൾക്ക് ഇവിടെ ആവശ്യമായിരിക്കുന്നത്. നിങ്ങൾ അവിടെ എത്തുമ്പോൾ മറ്റേ ഭവനത്തിന് ആവശ്യമുള്ളതായ കാര്യങ്ങളാകുന്നു. ഈ ഭവനം, ഇത് നാം ഈ ഭൂമിയിൽ വസിച്ചതാകുന്നു. ഇപ്പോൾ ഓർക്കുക, നാം ഈ ശരീരത്തെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നു. നാം ഇതിന്മേൽ വളരെയധികം വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു. നാം വളരെയധികം കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും മാറി മാറി വസ്ത്രം ധരിക്കുകയും അങ്ങനെയെല്ലാം ചെയ്യുന്നു. ഓ, ഇതെല്ലാവരുടെയും കാര്യമാകുന്നു. ആരെങ്കിലും ഒരു കാര്യം ഒന്ന് തുടങ്ങട്ടെ. നിങ്ങൾ നിങ്ങളുടെ പടികൾ ചുവന്ന പെയിന്റ് ചെയ്യുക, ജോണസസും ചുവന്ന പെയിന്റ് ചെയ്യും. നിങ്ങൾ ഷെവർലോട്ട് മാറി ഫോർഡ് വാങ്ങുക, അവർക്കത് സഹിക്കാൻ കഴിയില്ല. ഇത് ചേർച്ചയുടെ സമയമാകുന്നു. ഒരു പ്രത്യേക രീതിയിലുള്ള തൊപ്പി വെച്ച ഒരു സ്ത്രീ നിങ്ങളുടെ പള്ളിയിൽ വരാനിടയാകട്ടെ. ശ്രദ്ധിക്കൂ, എല്ലാ സ്ത്രീകളും അത് വാങ്ങിക്കും. പ്രത്യേകിച്ചും പാസ്റ്ററിന്റെ ഭാര്യയാണെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നോക്കിക്കൊള്ളൂ. ഇപ്പോൾ ഇത് സത്യമാകുന്നു, ഇത് പരിപൂർണമായും സത്യമാകുന്നു. ഇത് ചേർച്ചയുടെ സമയമാകുന്നു. സഹോദര, ഇത് ചേർച്ചയുടെ സമയമാകേണ്ടിയിരിക്കുന്നു. ഇവയെല്ലാം ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. എന്റെ മേൽക്കുപ്പായം കാൽച്ചട്ടകളുമായിട്ട് ചേരുമോ എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. എനിക്കതൊരു കഠിന സമയം തന്നെയാകുന്നു. എന്റെ ഭാര്യയോ മരുമകളോ ഏത് തരത്തിലുള്ള ടൈയാണ് അതോടൊപ്പം കെട്ടേണ്ടതെന്ന് എനിക്ക് പറഞ്ഞുതരാറുണ്ട്. അവ തമ്മിൽ ചേരുന്നോ ഇല്ലയോ എന്ന് നോക്കാൻ ഞാൻ ആഗ്രഹിക്കാറില്ല. എന്റെ അനുഭവങ്ങൾ ദൈവത്തിന്റെ വചനവുമായിട്ട് ചേരുന്നോ എന്ന് നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് കാര്യം. കാരണം അവിടെയാണ് എനിക്ക് ജീവിക്കേണ്ടത്. ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ജോണസസുമായിട്ടല്ല, എന്നാൽ അങ്ങ് ദൂര മഹത്വത്തിൽ നമുക്കൊരു സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്ന യേശുവിനോടൊപ്പമാകുന്നു. അതെ, നാം അതാണ് ആഗ്രഹിക്കുന്നത്. അതേ ശ്രീമാൻ, ഈ വക കാര്യങ്ങളിൽ നിന്നെല്ലാം മാറിക്കൊള്ളുക. ഭൗതികമായ ഈ ഭവനം അതെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ ശരീരം നിങ്ങൾ ധരിക്കുന്ന ഒരു പഴയ കുപ്പായം പോലെയാണ്. ഈ കുപ്പായം ഒരിക്കൽ നിങ്ങൾ ധരിച്ചിരുന്നു, എന്നാൽ ഇപ്പോൾ അതിലും വളരെയധികം നല്ലതായ ഒന്നുണ്ടായിട്ട് ഇപ്പോൾ ഇനിയും അത് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്കൊരു നല്ല ഒരെണ്ണം കിട്ടിയിരിക്കുന്നതിനാൽ നിങ്ങൾ മറ്റേത് കുളിമുറിയിൽ തൂക്കിയിടും. നിങ്ങളുടെ പക്കൽ ഒരു നല്ല കുപ്പായമുണ്ടായിരിക്കുന്നു. അത് നിങ്ങൾ ധരിച്ച് പഴകിക്കഴിഞ്ഞതിനാൽ നിന്നും ഏറ്റവും പുതിയ ഒന്നാകുന്നു. എന്താകുന്നു ഇത്? ഇതാ വസ്ത്രമാകുന്നു. നിങ്ങൾ അതിനുള്ളിലാകുന്നു. ഈ വസ്ത്രം ചെയ്തിരിക്കുന്നത് എന്താണ്? ഇത് നിങ്ങളുടെ സ്വരൂപത്തെ വഹിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്കിത് ഇനിയും ആവശ്യമില്ല. നിങ്ങൾ അത് തൂക്കിയിട്ടിരിക്കുന്നു. അത് പഴന്തുണിയായിരിക്കുന്നു. അപ്രകാരം തന്നെ ഈ പഴഞ്ചൻ ശരീരവും സ്വർഗീയ ദേഹത്തിന്റെ സ്വരൂപത്തെ വഹിച്ചിരിക്കുന്നു. എന്നിരിക്കലും അത് നിങ്ങളായിരിക്കുന്നില്ല. നിങ്ങൾ ആ ശരീരത്തിനകത്താകുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ആ ശരീരത്തിനകത്താകുന്നു. അതാണ് പുറമേയുള്ളതിനെ കീഴടക്കുന്നത്. കാരണം അകമേയുള്ളത് അതിനെ വലിക്കുകയും ദൈവത്തിന്റെ വചനത്തോടൊപ്പം നേരാക്കിക്കൊണ്ടുവരികയും ചെയ്യുന്നു. അത് നിങ്ങളുടെ അകമയായ നിങ്ങൾ സ്വയം തന്നെയായ നിങ്ങളുടെ വ്യക്തിത്വമാകുന്നു. ഈ ശരീരം ഒരു പഴഞ്ചൻ കുപ്പായ മാതിരിയാണ്. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഇതിനെ എന്താണ് ചെയ്യുന്നതെന്നാൽ, കാരണം നിന്റെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഈ വസ്ത്രത്തിലായിരിക്കുള്ളൂ. അത് ഈ ശരീരമായ ഭൌമിക വസ്ത്രം പോലെയാണ്. നിങ്ങളുടെ യഥാർത്ഥ ശരീരം, നിങ്ങൾ സ്വയം യഥാർത്ഥമായത് അത് ഈ കുപ്പായത്തിനകത്തായിട്ട്. നിങ്ങൾ അതിനെ വില്യം ബ്രണഹാം എന്നോ സുസി ജോൺസ് എന്നോ അങ്ങനെ എന്തെങ്കിലും അതിനെ പേര് വിളിക്കുന്നു. ഏതെങ്കിലും ഒരു ദിവസം അത് ഈ ഭൂമിയുടെ സ്മരണഹാളിൽ തൂക്കിയിടും. നിങ്ങൾ അതിനെ ഒരു കുഴിമാടത്തിൽ ഇട്ടിട്ട് ആരെങ്കിലും ഒരു ശ്മശാന സ്തംഭം അതിന്മേൽ പണിതിട്ട് ഇവിടെ ഇതാ റെവറൻ ഇന്ന ഇന്ന അല്ലെങ്കിൽ ജോൺ ഇന്ന ഇന്ന അല്ലെങ്കിൽ അങ്ങനെ പേരുകൾ എഴുതി അല്ലെങ്കിൽ ഇന്ന ഇന്നയാളെന്ന് അതിൽ കിടക്കുന്നു എന്ന് എഴുതി വെക്കും. അത് നിങ്ങളുടെ ഒരു സ്മരണയ്ക്കായി അവിടെ കിടക്കും. ജനങ്ങൾ നിങ്ങളെ ഇതിൽ കണ്ടിരിക്കുന്നു. നിങ്ങൾ എന്തായിരുന്നുവോ യഥാർത്ഥ വ്യക്തിയായ നിങ്ങൾ അതിന്റെയും ഉള്ളിലാകുന്നു. എന്നാൽ ഈ പഴയ കുപ്പായം സ്വർഗീയ ദേഹത്തിന്റെ സ്വരൂപത്തെ വഹിച്ചിരിക്കുന്നു. ഓ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ കുപ്പായം മാറ്റുന്നതിന് മുൻകൂട്ടി കരുതൽ നടത്തിയിട്ടുണ്ടോ? സ്വർഗത്തിലേക്ക് നിങ്ങളുടെ റിസർവേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഓർക്കുക, നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടായിരിക്കണം. അവയെ കൂടാതെ നിങ്ങൾക്ക് അകത്ത് കടക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങളോട് ആധുനിക ഭാഷയിലാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഒരു ഹോട്ടലിലേക്ക് പോവുകയാണെങ്കിൽ അവർ ചോദിക്കും, നിങ്ങൾ റിസർവേഷൻ ചെയ്തിട്ടുണ്ടോ? എങ്കിൽ ക്ഷമിക്കണം, മുറികൾ മുഴുവനും നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ തണുപ്പത്ത് പുറത്തായിരിക്കുന്നു. കാരണം നിങ്ങൾ മുൻകൂട്ടി താമസ സൌകര്യത്തിനായി കരുതൽ നടത്തിയില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ യാത്രയുടെ അവസാനത്തെത്തിയിരിക്കുന്നുവെങ്കിൽ റിസർവേഷൻ കൂടാതെ അവിടെ നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് ആരുമുണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് ഇരുണ്ട നിത്യതയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ കരച്ചിലും നിലവിളിയും പല്ലുകടിയുമായിരിക്കും. നിങ്ങളത് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ആ നഗരത്തിൽ കടക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് റിസർവേഷൻ ഇല്ല. യേശു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോയിരിക്കുന്ന സ്ഥലത്ത് പ്രവേശിക്കണമെങ്കിൽ, ആ നഗരത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾക്കത് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്നു. ഓർക്കുക, നിങ്ങളുടെ പക്കൽ റിസർവേഷനും രക്ഷയുടെ വസ്ത്രവും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. മത്തായിൽ നിന്നും ഒരു തിരുവെഴുത്ത് എന്റെ പക്കലുണ്ട്. ഞാൻ തിരുവെഴുത്ത് ശ്രദ്ധിക്കുകയായിരുന്നു. അത് മത്തായി 22:14 വരെയാകുന്നു. എന്റെ പക്കൽ വായിക്കുന്നതിന് സമയമില്ലാത്ത കാരണം നാം വളരെ താമസിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളോട് ദീർഘനേരം ഞാൻ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഓർക്കുക, രാജാവ് ആളയച്ച് വിരുന്നിന് എല്ലാവരെയും ക്ഷണിക്കുകയുണ്ടായി. അവൻ തന്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും എല്ലാം അറുത്തിട്ട് ഒരു വലിയ വിരുന്നൊരുക്കി. അവൻ തന്റെ ദാസന്മാരെ അയച്ചിട്ട് എല്ലാവരെയും വിരുന്നിനു വേണ്ടി ക്ഷണിച്ചു. ഒരാൾ പറഞ്ഞു, എന്തൊക്കെയായാലും നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. എനിക്ക് അതുണ്ട്, എനിക്കിതുണ്ട്, എനിക്ക് കൃഷിപ്പണിക്കായി പോകേണ്ടതുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ അവർ ചെയ്യുകയുണ്ടായി. അവൻ വീണ്ടും ആളയച്ചു. എന്നാൽ അവർ അവരോട് ദുഷ്ടമായ രീതിയിൽ ഇടപെടുകയുണ്ടായി. അവസാനം ഇത് യഹൂദ തലമുറയോടാണ് യേശു സംസാരിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് മറ്റെന്തോ ചെയ്യുന്നതിനുണ്ടായിരുന്നു. അതിനുശേഷം അവസാനം അവൻ ആളയച്ചിട്ട് അവരെ നിർബന്ധിച്ചു, നിങ്ങൾ തെരുവിലും പെരുവഴികളിലും ചെന്ന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷം അവന്റെ കല്യാണ വിരുന്ന് ഒരുക്കി കഴിഞ്ഞിരിക്കുകയും അവിടെ വിരുന്നുകാർ എത്തുകയും ചെയ്യേണ്ട സമയമായി കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവൻ കാണുകയുണ്ടായി. അവൻ പഴയ കുപ്പായം തന്നെ പിടിച്ചുവെക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവനോട് എന്താണ് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുക. സ്നേഹിത, ഞാൻ നിന്നെ എന്റെ കല്യാണ വിരുന്നിനായി ക്ഷണിച്ചിരിക്കുകയും നിങ്ങൾക്ക് വരുന്നതിനായി ക്ഷണനം നൽകുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പൂർവ്വദേശത്ത് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും ഇവിടെ പ്രസംഗിച്ചിരിക്കുകയും ഇതേപോലെ തന്നെ കല്യാണ വിരുന്ന് ഇപ്പോഴും അവർ നടത്തുന്നത് കാണാൻ കഴിയും. മണവാളന് വളരെയധികം വിരുന്നുകാർ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഒരുപക്ഷെ സഹോദരൻ കോപ്പ്, നിങ്ങളത് ഇന്ത്യയിൽ ശ്രദ്ധിച്ചിരിക്കാനിടയുണ്ട്. അവർക്ക് വളരെയധികം വിരുന്നുകാരുണ്ടായിരിക്കും. അവൻ 30 വിരുന്നുകാരോട് ചോദിക്കാൻ പോകുകയാണെന്ന് നമുക്കിപ്പോൾ പറയാം. ഇപ്പോൾ മണവാളന് കല്യാണ വസ്ത്രങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് വേണ്ടി അവനത് ഒരുക്കിയിട്ട് വാതിൽക്കൽ അതിനായിട്ടൊരു വ്യക്തി നിൽക്കുന്നുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ ക്ഷണനക്കത്തുമായി വരികയും നിങ്ങളുടെ ക്ഷണനക്കത്ത് അവൻ പരിശോധിച്ചിട്ട് നിങ്ങൾക്കൊരു കല്യാണ വസ്ത്രം തരികയും ചെയ്യും. അതായത്, അവരിൽ ചിലർ ധനവാന്മാരും ചിലർ ദരിദ്രന്മാരും ചിലർ വ്യത്യസ്തരായവരുമായിരിക്കും. എന്നാൽ കല്യാണ വസ്ത്രം ധരിച്ചു കഴിയുമ്പോൾ അവരെല്ലാവരും ഒരേപോലെ കാണപ്പെടും. അവരെല്ലാം ഒരേപോലെ കാണപ്പെടും. നിങ്ങൾക്കെല്ലാവർക്കും ഒരേപോലെ തന്നെ ആയിരിക്കേണ്ടതുണ്ട്. ഞാനിവിടെ മെത്തഡിസ്റ്റ് ആകുന്നു, ഞാൻ പ്രസ്ബിറ്റേറിയൻ ആകുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നില്ല. ഹോ ഇല്ല എങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ അകത്ത് കടക്കാൻ തന്നെ പോകുന്നില്ല എന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾക്ക് വാതിലിൽ കൂടെ തന്നെ കടക്കേണ്ടതായിട്ടുണ്ട്. യേശു പറഞ്ഞു, ഞാൻ ആട്ടിൻകൂട്ടത്തിന് വാതിലാകുന്നു, ഞാൻ പെന്തിക്കോസ്തുകാരനാകുന്നു, ഞാൻ ഇതാകുന്നു അതാകുന്നു. അത് യാതൊരു കാര്യവും അർത്ഥമാക്കുന്നില്ല. നിങ്ങൾക്ക് ആ വാതിലിൽ കൂടി തന്നെ കടന്നു വരേണ്ടതുണ്ട്. നിങ്ങൾ ആ വാതിലിൽ കൂടി കടന്നു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ വസ്ത്രം കിട്ടും. ഈ മനുഷ്യനോട് അവൻ ചോദിച്ചു, സ്നേഹിത, നീ ഇവിടെ അകത്ത് കടന്നു വന്നത് എങ്ങനെ? അതവൻ മറ്റേത് വഴിയിൽ കൂടെ, ഒരു ജനലിൽ കൂടെയോ പിന്നിലുള്ള വഴിയിൽ കൂടെ കടന്നു വന്നിരിക്കുകയും വാതിലിൽ കൂടെ കടന്നു വന്നില്ല എന്ന് കാണിക്കുകയും ചെയ്യുന്നു. വാതിലിൽ കൂടെ ആയിരുന്നില്ല, യേശു കടന്നു വന്ന വഴിയിൽ കൂടെ ആയിരുന്നില്ല. അത് സ്വയം ബലിയായിട്ട് നിങ്ങളുടെ സകലവും ദൈവത്തിന് കൊടുത്തിട്ട് കാൽവരിയിലേക്ക് നടന്ന് അവനോടൊപ്പം ക്രൂശിക്കപ്പെടുന്ന വഴിയാകുന്നു. എന്നിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ലൌകിക കാര്യങ്ങളോട് മരിക്കുകയും ത്യാഗം ചെയ്യുകയും ചെയ്ത അവന്റെ വസ്ത്രം ധരിക്കുകയുമാണ്. നിങ്ങൾ ലോകത്തെയോ ലോകകാര്യങ്ങളെയോ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവസ്നേഹം നിങ്ങളിലില്ല. ഇപ്പോഴും നിങ്ങൾക്ക് ലോകത്തോട് സ്നേഹവും ലോകത്തെപ്പോലെ പ്രവർത്തിക്കുകയും ലോകത്തെപ്പോലെ പെരുമാറുകയും ചെയ്യാൻ ആഗ്രഹിക്കുകയും സഭയിലായിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ഗോതമ്പ് മണിയോടൊപ്പം ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഞെരിഞ്ഞിലാകുന്നു. ബാക്കിയുള്ളവരോടൊപ്പം ഒച്ചവെക്കുകയും ബാക്കിയുള്ളവരോടൊപ്പം ആനന്ദിക്കുകയുമാണ്. ആത്മീയമായ സകല അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേലായിരിക്കുന്നു. ഞാൻ പ്രവചിക്കും എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. കയ്യഫാവും പ്രവചിച്ചിരുന്നു, ബലയാമം പ്രവചിച്ചിരുന്നു. അതിന് ഇതുമായിട്ട് യാതൊന്നുമില്ല. എനിക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചിട്ടുണ്ട്, അപ്പോഴും ഇതുമായിട്ടും യാതൊന്നുമില്ല. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു താത്കാലികമായ കൃപാവരമാകുന്നു. ഒരു യഥാർത്ഥ കൃപാവരം എന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രാണനായിട്ട് അത് ദൈവത്തിൽ നിന്ന് ജനിക്കുകയും അത് സകല കാര്യങ്ങളെയും ദൈവവചനത്തിനനുസരിച്ചും ദൈവ ഇഷ്ടത്തിനനുസരിച്ചും നിയന്ത്രിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ വളരുകയും അപ്പോൾ ഒരു ദൈവപുത്രനോ ദൈവപുത്രിയോ ആകുകയും ചെയ്യുന്നു. നിങ്ങളൊരു ദൈവ പൈതലാകുന്നു. ഈ കാര്യങ്ങൾ അതൊരു മാതാവിനെ പോലെ നിങ്ങൾ ഭൂമിയുടെ മാർവിടത്തിലായിട്ട് പുറത്തു കടന്നു വരാൻ ശ്രമിക്കുന്നത് പോലെയാണ്. നിങ്ങൾ ഒരു ദൈവ പൈതലായി കടന്നു വന്നിട്ട് ഞാൻ ഇത് ചെയ്യണം, ഞാൻ വീണ്ടും ജനിച്ചിരിക്കണം എന്ന് വചനം പറയുന്നത് കാണുന്നു. ഞാൻ സഭയിൽ അംഗമാകുന്നു, അത് യാതൊരു കാര്യവും അർത്ഥമാക്കുന്നില്ല. എന്റെ മാതാവ് മെത്തഡിസ്റ്റ് ആയിരുന്നു, അത് നിങ്ങളുടെ മാതാവിന് നല്ല കാര്യമാകുന്നു. ഞാൻ പെന്തക്കോസ്റ്റൽ അംഗമാകുന്നു, നിങ്ങൾ ആ വചനത്തോട് നേരാകുന്നില്ലെങ്കിൽ എന്തോ അവിടെ തെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ പിതാവ് ദൈവമാകുന്നില്ല എന്ന് നിങ്ങൾ കാണും. എന്തുകൊണ്ടാണെന്നാൽ നിങ്ങളുടെ പ്രാണനിലുള്ള ആ യഥാർത്ഥ തുടക്കം ഒരാത്മാവുണ്ടായിരിക്കുന്നതിന് മുമ്പ് തന്നെ അത് നിങ്ങളുടെ പ്രാണനായിരുന്നു. ആ പ്രാണൻ ദൈവത്തിൽ നിന്ന് വന്നിട്ടില്ല എങ്കിൽ പിന്നെ അതിന്റെ തുടക്കം തന്നെ ഒരു ദൈവത്തിന്റെ ബീജമായിട്ടല്ല നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഒരുകെട്ട് കള മാത്രമായിട്ട് കളകൾ വരുന്നുവെന്ന് ലോകത്തിന് സാക്ഷി നൽകുകയാണ്. ലോകത്തെപ്പോലെ പെരുമാറുകയും ലോകത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നു, കാരണം ദൈവസ്നേഹം നിങ്ങളിൽ ഇല്ലായിരിക്കുന്നു. ഇപ്പോൾ അവസാന നാളുകളിൽ കള്ള അഭിഷിക്തർ ഉണ്ടായിരിക്കും. കള്ള യേശുക്കളല്ല, അവർ അതിനുവേണ്ടി നിൽക്കുകയില്ല. എന്നാൽ കള്ള അഭിഷിക്തരായിരിക്കും, അവർ അഭിഷിക്തരായിരിക്കും. അതെ ശ്രീമാൻ, എന്നാൽ അവർ എതിർ ക്രിസ്തുക്കളായിരിക്കും. ക്രിസ്തു ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നതിന് അവർ അഭിഷേകം ചെയ്തവരായിരിക്കും. എന്നാൽ അവന്റെ വചനത്തോടൊപ്പം നേരായിരിക്കില്ല. കർത്താവെ, നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞ് പലരും ആ നാളിൽ വരും. അന്ന് ഞാൻ അവരോട്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. കർത്താവെ, ഞാൻ പെന്തക്കോസ്തുകാരനായിരുന്നു, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒച്ചവയ്ക്കുണ്ടായി, ഞാൻ അന്യഭാഷ സംസാരിച്ചിരുന്നു, ഞാൻ രോഗികളുടെ മേൽ കൈവച്ചിട്ട് അവരെ സൌഖ്യപ്പെടുത്തിയിട്ടുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് ഞാൻ പറയും. നോക്കൂ, ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന്. ഹോ കുഞ്ഞുങ്ങളെ, ഇന്ന് രാത്രിയിൽ ആ ഒരു കാര്യമായ വിറ്റാമിന്റെ ആവശ്യത്തെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അങ്ങ് ദൂരെയായി ഒരു ശരീരം കാത്തിരിക്കുന്നു, ഒരു ശരീരം സ്വീകരിക്കുന്നതിനായി അവിടെ കാത്തിരിക്കുന്നു. ജനങ്ങളെ വഞ്ചിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. സാത്താൻ വഞ്ചകനാകുന്നു. കല്യാണ വസ്ത്രം നിങ്ങൾ ധരിച്ചിരിക്കണം, അത് വളരെ ആവശ്യമാകുന്നു. നാം ഇപ്പോൾ സന്ധ്യാസമയത്താകുന്നു. ഭൗമിക ശരീരം ഇപ്പോൾ അഴിഞ്ഞു പോകാൻ തയ്യാറായിട്ട് നാം സ്വർഗീയതയിലേക്ക് കയറാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നാം ഇപ്പോൾ ആ മഹത്തായ ഏദനിലേക്ക് പോകുന്നതിനുള്ള വിചിത്രമായ വിളിയെ അനുഭവപ്പെടുന്നു. നാം ഇവിടെ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ കുഞ്ഞു ശരീരങ്ങൾ നമുക്ക് ആവശ്യമായി എന്തോ നൽകപ്പെടുന്നതിനായി കരഞ്ഞിരുന്നു. അല്ലാത്ത പക്ഷം നാം ഇവിടെ പീഡിതാവസ്ഥയിലാകുമായിരുന്നു. ദൈവത്തിന് അവിടെ യാതൊരു പീഡകളുമില്ല. അവിടെ എല്ലാവരും സമ്പൂർണമായ നിരയിലായിട്ട് മണവാട്ടി മണവാളനെ പോലെ തന്നെ വചനം അതിന്റെ സമയത്ത് വെളിപ്പെട്ടതായിരിക്കുന്നു. ദൈവമേ, മക്കളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവമേ ഇത് അനുവദിച്ചു തരണമേ. നമുക്ക് പോകുന്നതിനായിട്ട് ഒരു സ്വർഗമുണ്ട്, നമുക്ക് ഒഴിഞ്ഞു മാറുന്നതിനായിട്ട് ഒരു നരകവുമുണ്ട്. നിങ്ങളിൽ വളരെ പേർക്കും അറിയാം, ദൈവം എനിക്ക് ദർശനങ്ങൾ തരികയും അത് ആയിരത്തോളമാകുന്നു. ഏറ്റവും വലിയ കാര്യമെന്നത് ഞാൻ മരണത്തെ ഭയപ്പെട്ടിരുന്നു എന്നതാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തീയ വ്യവസായക്കാരുടെ മാസികയിൽ സമയത്തിന്റെ തെരശ്ശീലയ്ക്ക് പിന്നിൽ എന്ന കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഇന്ന് രാത്രിയിൽ ഞാൻ ജീവിച്ചിരിക്കാൻ ഇടയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നിങ്ങളെ എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണുവാനിടയില്ല എന്നിരിക്കാം. എന്നാൽ ഇത് സത്യമാകുന്നു. ഇതിനെ ഒരു ദർശനമെന്ന് വിളിക്കണോ എന്താണോ എന്ന് എനിക്കറിയില്ല. ഈ അടുത്ത സമയത്ത് ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുകയുണ്ടായി. ഞാൻ യോഗങ്ങൾ കഴിഞ്ഞ് വന്നിരുന്നതേയുള്ളൂ. എന്റെ ഭാര്യ ഉറങ്ങിയായിരുന്നു. പ്രിയെ, നീ ഉണർന്നിരിക്കുകയാണോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. അവൾ അപ്പോഴും ഉറങ്ങിയായിരുന്നു. കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കുന്നതിനായി ഞങ്ങൾക്ക് എഴുന്നേൽക്കേണ്ടിയിരുന്നുവെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ എന്റെ കൈകൾ ഇപ്രകാരം പിന്നിലേക്ക് മടക്കി വെച്ചിട്ട് പറഞ്ഞു, ബിൽ ബ്രണഹാം, നിനക്ക് 50 വയസ്സ് കഴിഞ്ഞിരിക്കുന്നുവെന്ന് നിനക്കറിയാമോ? നീ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുവെങ്കിൽ എളുപ്പമാക്കുന്നതാണ് നല്ലത്, കാരണം നിനക്ക് ഇനിയും അധികം സമയമില്ല. ഞാൻ ഓർത്തു, എനിക്ക് കർത്താവായ യേശുവിന്റെ വരവ് കാണുന്നതുവരെ ജീവിക്കാൻ കഴിയുമെന്ന് ആശിച്ചിരുന്നു. എന്റെ മനസ്സിലെല്ലാം ഇപ്പോഴും നാം മരിച്ചു കഴിയുമ്പോൾ ഇവിടെ ഈ സഹോദരനെ കാണുന്നത് പോലെ കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്നിട്ട് പറയും, അതെ സഹോദരൻ ബ്രണഹാം, നിങ്ങൾ ഭൂമിയിൽ വെച്ച് ഒരു രാത്രിയിൽ എന്റെ സഭയിൽ പ്രസംഗിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ആത്മാവായിരുന്നു. അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു കുലുക്കാൻ കഴിയില്ല, കാരണം അദ്ദേഹത്തിന്റെ കൈ ശവക്കുഴിയിൽ അഴുകിപ്പോയിരിക്കുന്നു, കൂടാതെ എന്റേതും എന്ന് ഞാൻ ഇപ്രകാരം ചിന്തിക്കാറുണ്ടായിരുന്നു. എന്നാൽ അന്ന് രാവിലെ സമയം എന്തോ എന്റെ മേൽ വരുന്നതായി എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. ഞാൻ ഓർത്തു, സാധാരണയായതൊരു ദർശനം വരുന്നതുപോലെയാണ്. ഞാൻ നോക്കുകയും പിന്നെയും നോക്കുകയും ചെയ്തിട്ട് ഓർത്തു, എന്താകുന്നു ഇത്? അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയ പച്ചക്കുന്ന് കാണുകയും 100, 10,000 കണക്കിന് യൗവനക്കാരികളായ സ്ത്രീകൾ എല്ലായിടത്തു നിന്നുമായി വരുന്നത് കാണുകയും ചെയ്തു. അവർ വെള്ള അങ്കി ധരിച്ച് നഗ്നപാദത്തോടെ പിന്നിലായി തൂങ്ങിക്കിടന്നിരുന്ന മുടി നീണ്ട മുടിയോടുകൂടി ഞങ്ങളുടെ സഹോദരായ നൊച്ച വെച്ച് ആർത്തുകൊണ്ടുവന്നിരുന്നു. ഇത് വളരെ വിചിത്രമായിരിക്കുന്നുവെന്ന് ഞാൻ ഓർത്തുകൊണ്ട് ചുറ്റുപാടുമായി നോക്കി. ഞാൻ അവിടെ തന്നെ കിടക്കുകയും എന്റെ ഭാര്യയും അവിടെ കട്ടിലായി കിടന്നിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്കറിയാമോ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എനിക്കൊരു ഹൃദയസ്തംഭനമോ മറ്റെന്തോ ഉണ്ടായിട്ട് ഞാൻ മരിച്ചിരിക്കുന്നു. എന്റെ ശരീരം ഇതാ അവിടെ കിടക്കുന്നു. ഞാൻ എന്റെ കൈ പിന്നിലായി കെട്ടിക്കൊണ്ട് തന്നെ വടിയായി കിടന്നിരുന്നു. അത് 20 അടി പോലും എന്നിൽ നിന്ന് ദൂരത്തായിരുന്നില്ല എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഞാനത് നോക്കിയിട്ട് ഓർത്തു, എന്റെ ഭാര്യ ഇതാ അവിടെ കിടക്കുന്നു, അവിടെ എല്ലാം ആയിരിക്കുന്നു. എന്റെ ഉടുപ്പ് അവിടെ കട്ടിലിൽ തൂണിൽ തൂങ്ങിക്കിടക്കുന്നു. ഇവിടെ ഇതാ ഞാനാകുന്നു എന്ന് ഞാൻ ഓർത്തു. ഞാൻ ചുറ്റുമായി നോക്കിയപ്പോൾ ഈ സ്ത്രീകളെല്ലാം കൂടി എന്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് തന്നെയിരുന്നു. ഞാൻ ഈ രീതിയിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഇതാ എന്റെ സഹോദരന്മാർ വന്നുകൊണ്ടിരുന്നു. ഹോ, അവർ യാഥാർത്ഥ്യമായിരുന്നു. എല്ലാവരും ചെറുപ്പക്കാരെ കണ്ടിരുന്നു. അവരെല്ലാവരും ഞങ്ങളുടെ വിലയേറിയ സഹോദരായ നൊച്ച വെച്ചിരുന്നു. ഹോ, എന്ത് ചിന്തിക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. ഇത് വിചിത്രമായിരിക്കുന്നുവെന്ന് ഞാൻ ഓർത്തു. ഞാൻ തിരികെ നോക്കിയപ്പോൾ ഞാൻ ഒരു വൃദ്ധനായ മനുഷ്യനായിരുന്നില്ല, ഞാൻ യൗവനക്കാരനായിരുന്നു. ഇത് വിചിത്രമായിരിക്കുന്നുവെന്ന് ഞാൻ ഓർത്തു. ഇതൊരു ദർശനമാണോ എന്ന് ഓർത്തിട്ട് ഞാൻ എന്റെ വിരൽ കടിച്ചു നോക്കി. ഇല്ല, ഇത് ഞാൻ കാണുന്ന രീതിയിലുള്ള ഒരു ദർശനമായിരുന്നില്ല. അപ്പോൾ മുകളിൽ നിന്ന് എന്തോ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് പറഞ്ഞു, നീ നിന്റെ ജനങ്ങളോടൊപ്പം പ്രവേശിച്ചിരിക്കുന്നു. എന്റെ ജനങ്ങളോ? ഇവരെല്ലാം ബ്രണഹാംകാരോ എന്ന് ഞാൻ ഓർത്തു. അവർ ക്രിസ്തുവിലേക്ക് നിന്റെ പരിവർത്തനം ചെയ്യപ്പെട്ട ജനങ്ങളാകുന്നു എന്നവൻ പറഞ്ഞു. കൂടാതെ ഈ സ്ത്രീകളോ? നിങ്ങൾക്കറിയാമോ, അവരെന്നെ സ്ത്രീവിരോധി എന്ന് കണക്കിലെടുത്തതിന്റെ കാരണത്താൽ ഞാൻ എല്ലായ്പ്പോഴും അങ്ങനെ പരിഗണിച്ചിരുന്നു. എന്നാൽ ഞാൻ അതായിരുന്നില്ല. കാരണം ഞാൻ അശ്ലീലതയും അസംസ്കൃതവും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞാൻ യഥാർത്ഥവും വാസ്തവമായ ക്രിസ്തുവിലുള്ള സഹോദരിമാരെ ഇഷ്ടപ്പെട്ടിരുന്നു. ആ രീതിയിലാണെങ്കിൽ അത് കൊള്ളാം. ഞാനൊരു ബാലനായിരുന്നപ്പോൾ എന്റെ മേൽ കുറച്ച് പാടുകളുണ്ടായിരുന്നു. എന്നാൽ സംഭവിച്ചതായ കാര്യങ്ങളെല്ലാം എന്നെ ഒരു രീതിയിൽ തിരിക്കുന്നതിനായിരുന്നു. എന്നാൽ അതെല്ലാം ദൈവം തന്നെയായിട്ട് ഈ നാഴികയിലേക്ക് വളക്കുകയും പണിയുകയുമായിരുന്നു. ഒരു യഥാർത്ഥവും വാസ്തവികമായ സഹോദരിയിലും നല്ലതായിട്ട് മറ്റു യാതൊന്നുമില്ല. രക്ഷയിലും നല്ലതായി വേറെന്തെങ്കിലും ദൈവത്തിനൊരു മനുഷ്യന് കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു നല്ല ഭാര്യയെ അവന് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും നന്നായി അവന് നൽകാൻ കഴിഞ്ഞാൽ അവനത് ചെയ്യുമായിരുന്നു. എന്നാൽ അപ്പോഴും അവരിൽ ചിലർ തിരിഞ്ഞ് ഒരു ഭാര്യയെപ്പോലെ തന്നെ പെരുമാറാതെ അവരുടെ വിവാഹ പ്രതിജ്ഞകളോട് അവിശ്വസ്തരായും അതുപോലെ ഭർത്താക്കന്മാരുമാകുന്നു. ഓർക്കുക, നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം തമ്മിൽ ഒരാൾ മറ്റൊരാളോട് കെട്ടപ്പെട്ടിരിക്കുന്നു. ആകയാൽ ദൈവം ഭൂമിയിൽ യോജിപ്പിച്ചത് സ്വർഗത്തിലും യോജിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അതിനുശേഷം ഞാനത് കാണുകയുണ്ടായി. ഈ സ്ത്രീകൾ ഓടിവന്ന് അവരുടെ കൈകൾ കൊണ്ട് എന്നെ ചുറ്റിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് സഹോദര എന്ന് വിളിച്ചിരുന്നു. അവർ സ്ത്രീകളായിരുന്നു. എന്നാൽ അവിടെ ഒരിക്കലും പാപത്തിന് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർ സ്ത്രീകൾ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മെ എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കിയാൽ, ഒരു സ്ത്രീക്കൊരു സ്ത്രീഗ്രന്ഥിയും ഒരു പുരുഷനൊരു പുരുഷഗ്രന്ഥിയും പുനരുൽപാദനത്തിനായി നൽകിയിരിക്കുന്നു. അവിടെ അതുണ്ടായിരിക്കില്ല. അവർക്കെല്ലാം ഒരു ഗ്രന്ഥിയായിരിക്കും. എന്നാൽ അവർ അപ്പോഴും അതേ രൂപത്തിൽ തന്നെയായിരിക്കും. ഈ ഭൂമിയിൽ വഹിച്ചിരുന്നതായ അതേ രൂപം തന്നെ അവിടെയുമായിരിക്കും. എന്നാൽ ഒരിക്കലും അവിടെ പാപമുണ്ടായിരിക്കില്ല. നിങ്ങൾ എല്ലാവരും അവിടെ ഒരേപോലെയായിരിക്കും. അവിടെ ഇനി പുനരുൽപാദനം ഉണ്ടായിരിക്കില്ല. അത് ശരിയാണ്. അതെല്ലാം അപ്രകാരമായിരിക്കും. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ സ്ത്രീകളെ കാണുകയുണ്ടായി. ഈ സഹോദരന്മാർ അവരെന്നെ പൊക്കിയെടുക്കുകയും എന്നെ ഒരു ഉയർന്ന സ്ഥാനത്താക്കുകയും ചെയ്തു. നിങ്ങൾ എന്തിനാത് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു, ഭൂമിയിൽ നിങ്ങളൊരു നായകനായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം ആ ജനങ്ങളാകുന്നു. അവിടെ ഒരു സ്ത്രീ കടന്നു വരികയും ഞങ്ങളുടെ വിലയേറിയ സഹോദര എന്ന് വിളിക്കുകയും ചെയ്തു. അവർ വളരെ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു. അവർ കടന്നുപോയി കഴിഞ്ഞപ്പോൾ ഈ ശബ്ദം നിന്നിട്ട് ചോദിച്ചു, നിങ്ങളവരെ ഓർക്കുന്നില്ലേ? ഞാനില്ല എന്ന് പറഞ്ഞു. അവർക്ക് 90 വയസ്സായിരുന്നപ്പോൾ നിങ്ങളവരെ ക്രിസ്തുവിലേക്ക് നയിച്ചു. അവരെന്തുകൊണ്ടാണ് വിലയേറിയ സഹോദര എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ? ശരി, നിങ്ങൾ പോകുമോ എന്ന് ഞാൻ ചോദിച്ചു. ഇല്ല, ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ശരി, ഞാൻ കടന്നു പോകുകയാണെങ്കിൽ എനിക്ക് യേശുവിനെ കാണണമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കിപ്പോൾ അവനെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇത് തിരുവെഴുത്ത് പ്രകാരം യാഗപീഠത്തിന് കീഴിൽ ആത്മാക്കളാകുന്നു. അവൻ സ്വല്പം കൂടി ഉയരത്തിലാണ്. ഏതെങ്കിലും ഒരു ദിവസം അവൻ തിരികെ വരും. നാം തിരികെ ഭൂമിയിലേക്ക് പോകും. നാം ഇവിടെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ഭയപ്പെടുന്നു എന്ന് നിങ്ങൾ അർത്ഥമാക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു. സ്നേഹിതരെ, ഇതിനെക്കുറിച്ച് പറയാൻ എനിക്ക് യാതൊരു വാക്കുകളുമില്ല. ഇത് സമ്പൂർണമാകുന്നു. അത്യുച്ഛമായ എന്ന വാക്ക് തന്നെയും അതിന്റെ അടുത്ത് തന്നെ എത്തുകയില്ല. ഇംഗ്ലീഷിൽ എനിക്കറിയാവുന്നിടത്തോളം ഒരു ശബ്ദാവലിയോ ഒരു വാക്ക് തന്നെയോ അതെന്താകുന്നു എന്ന് വ്യക്തമാക്കാനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതെനിക്കറിയാവുന്നിടത്തോളം അതിനെല്ലാം അപ്പുറത്താകുന്നു. അവിടെ അവനായിരുന്നു. അവിടെ യാതൊരു രോഗമോ യാതൊരു ദുഃഖമോ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് മരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് പാപം ചെയ്യാൻ കഴിയില്ല. അതത്രയും സമ്പൂർണവും സമ്പൂർണവുമായിരുന്നു. സ്നേഹിതരെ, നിങ്ങൾ ഒരിക്കലും അത് വിട്ടുകളയാനിടയാക്കരുത്. ഓർക്കുക, ഞാനൊരു ബാലനായിരുന്നപ്പോൾ ഞാൻ നരകത്തിന്റെ ഒരു ദർശനം കണ്ടിരുന്നു. അതൊരു ബാലനായിരിക്കുമ്പോഴായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഇന്നത്തെ മഹിളകൾ അല്ലെങ്കിൽ സ്ത്രീകൾ, കാരണം ഒരു മഹിള അത് ചെയ്യുകയില്ല, എപ്രകാരം അവർ അവരുടെ കണ്ണുകൾ ചെന്നായ്ക്കളുടെ കണ്ണുകൾ പോലെ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമായിട്ട് അവരുടെ കണ്ണിനടിയിൽ നീല നിറത്തിലുള്ള എന്തോ ചായം തേക്കുന്നു. ഞാനത് കണ്ടിരുന്നു. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ബാലനായിരിക്കുമ്പോൾ എനിക്ക് വെടിയേറ്റിട്ട് ഞാൻ ഒരു ആശുപത്രിയിൽ കിടന്ന് മരിക്കുകയായിരുന്നു. ഒരു ദൈവമുണ്ടായിരുന്നുവെന്ന് ഞാൻ എല്ലായ്പ്പോഴും അറിഞ്ഞിരുന്നു. ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചിട്ട് പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കുന്നു. എനിക്ക് പറയാൻ കഴിഞ്ഞിരുന്ന ഏക കാര്യമെന്നത്, ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും ഇത് പറഞ്ഞിരുന്നിട്ടില്ല, ഇതിപ്പോൾ പറയുന്നതിനെ എനിക്ക് അനുഭവപ്പെടുന്നു, എനിക്ക് വെടിയേറ്റിട്ട് ഒരു വയലിൽ കിടന്ന് ഞാൻ മരിക്കുകയായിരുന്നു. എനിക്ക് ദൈവത്തോട് ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഒരേ ഒരു അപേക്ഷ എന്നത് ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ ഒരിക്കലും വ്യഭിചാരം ചെയ്തിട്ടില്ല എന്ന് നിനക്കറിയാമല്ലോ എന്ന കാര്യം മാത്രമായിരുന്നു. ഒരു യൗവനക്കാരനായി ഏകദേശം 15 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ ശരിയായി ജീവിക്കാൻ ശ്രമിച്ചിരുന്നു. ഞാൻ വെടിപ്പായി ജീവിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതുമാത്രമായിരുന്നു എനിക്ക് പറയാൻ കഴിഞ്ഞിരുന്നത്. അതുമാത്രമായിരുന്നു അവന് സമർപ്പിക്കാൻ അർഹിക്കുന്നതായിട്ട് എന്റെ പക്കലുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്രകാരം അവിടെ കിടക്കുമ്പോൾ ഡോക്ടർ വന്നിട്ട് എന്നെ നോക്കിയിട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വയം തന്നെ ഞാൻ ഇരുണ്ട നിത്യതയിലേക്ക് പോകുന്നതായി പോയിക്കൊണ്ടിരിക്കുന്നതായി അനുഭവപ്പെട്ടു. ഞാൻ എന്റെ അപ്പനോട്, ഓ പപ്പ, എന്നെ സഹായിക്കണമെന്ന് നിലവിളിച്ചു. അവിടെ യാതൊരു പപ്പായും ഉണ്ടായിരുന്നില്ല. മാമ, എന്നെ സഹായിക്കണമേ, അവിടെ മാമ ഉണ്ടായിരുന്നില്ല. ദൈവമേ, എന്നെ സഹായിക്കണമെന്ന് നിലവിളിച്ചു. അവിടെ യാതൊരു ദൈവവുമില്ലായിരുന്നു. അത് വെറുമൊരു അവസാനമില്ലാത്ത ഭയങ്കരമായ ഹോ ഒരു പേടി സ്വപ്നമായിരുന്നു. ഒരു കത്തി എരിയുന്ന നരകമായിരുന്നെങ്കിൽ ഇതിനുമപ്പുറയോ ഒരാശ്വാസകരമായിരുന്നു. അങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്തു, ഓ, ഇതിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പുകയും ഇരുട്ടും രോഗവുമുള്ള ഒരു സ്ഥലത്തെത്തി. ഓ, അങ്ങനെ ഒരനുഭവമായിട്ട് മരണം എന്റെ മേലായിരുന്നു. ഈ ചായം തേച്ച കണ്ണുകളോടുകൂടിയ ഈ സ്ത്രീകൾ എന്റെ അടുക്കലേക്ക് വരുന്നത് ഞാൻ കണ്ടിരുന്നു. ഓർക്കുക, അത് 45 ഏകദേശം 40 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അവർ ഹൂ 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 എന്ന് ശബ്ദം വെച്ചുകൊണ്ട് പോയിരുന്നു. ഞാൻ എന്നേക്കുമായി ഇവിടെ ആയിരിക്കാൻ പോകുകയാണോ എന്ന് ഞാൻ ചോദിച്ചു. എന്നേക്കുമായി ഞാൻ പറഞ്ഞു, ഓ ദൈവമേ, നീ എന്നെ ഇവിടെ നിന്ന് പുറത്തു വരാനിടയാക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വീണ്ടും ലജ്ജിതനാക്കുകയില്ല, ഞാൻ ഒരിക്കലും ലജ്ജിതനായിരിക്കില്ല. ദൈവമേ, ദയവായി എനിക്കൊരു അവസരം നൽകണമേ. ആദ്യത്തെ കാര്യം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ സ്വയം തിരികെ മേലേക്ക് വരുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഡോക്ടറിനൊരു അപകട സൂചന നൽകിയിരുന്നു, കാരണം എന്റെ ഹൃദയം മിനിറ്റിൽ 17 വട്ടം മാത്രമേ മിടിച്ചിരുന്നുള്ളൂ. എന്റെ രക്തം മുഴുവൻ ഒലിച്ചുപോയിട്ട് ഞാൻ എന്റെ സ്വന്തം രക്തത്തിൽ തന്നെ കിടക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരു ദിവസം അത് സംഭവിക്കുമെന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടിരുന്നു. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ടൂസണിലേക്ക് മാറിയപ്പോൾ ഞാൻ ഭാര്യയുമായിട്ട് JC Penney കടയിലായിരുന്നു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇപ്രകാരം തലകുനിച്ചിരുന്നുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു. കാരണം നിങ്ങൾക്കറിയാമോ, ഈ പെണ്ണുങ്ങൾ വളരെ സമയം സാധനങ്ങൾ വാങ്ങുന്നതിന് എടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ തലകുനിച്ചുകൊണ്ട് ഇപ്രകാരം അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എസ്കലേറ്റർ മേലേക്ക് കടന്നു വന്നു. അവിടെ അതാ വട്ടത്തിൽ മുടിവെട്ടിയ കുറച്ച് സ്ത്രീകൾ കടന്നു വരികയും നിങ്ങൾക്കറിയാമോ അവരിപ്രകാരം എന്തോ ചെയ്തുകൊണ്ട് കടന്നു വന്നിരുന്നു. അവരോടൊപ്പം ഇപ്രകാരം കണ്ണുകളിൽ ചായം തേച്ച് കാണപ്പെട്ടിരുന്നവരും കടന്നു വന്നിട്ട് അവർ സ്പാനിഷ് ഭാഷയിൽ സംസാരിച്ചിരുന്നു. അത് തന്നെയായിരുന്നു അത്. അതാ ദർശനം വീണ്ടും കാണപ്പെടുകയായിരുന്നു. അവിടെ അതാ ഹോ ഹോ എന്നത് പോയിക്കൊണ്ടിരുന്നു. സഹോദര സഹോദരി, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇത് ചിലപ്പോൾ വിചിത്രമായി കാണപ്പെട്ടെന്നിരിക്കാം, എന്നാൽ ഒരു വട്ടം നിങ്ങൾ അവിടെ എത്തിയിട്ട് നോക്കുക. ഇതൊരു ഗംഭീരമായ കാര്യമാകുന്നു. ഒരിക്കലും നിങ്ങൾ ആ വഴിയിൽ പോകരുത്. ഞാനോ, ഞാനൊരു പ്രായമേറിയ മനുഷ്യനായ ഒരു ശുശ്രൂഷകനാകുന്നു, എന്നാൽ എനിക്ക് നിങ്ങളോടൊപ്പം അവിടെ നിൽക്കണമെന്ന് ഞാൻ അറിയുന്നു. ലോക കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊള്ളുക. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് അത് നിങ്ങൾ ഇപ്പോൾ പെരുമാറുന്ന രീതിയിൽ തന്നെ പെരുമാറാനും ലോക കാര്യങ്ങളിൽ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഓർക്കുക, നിങ്ങൾ ദൈവത്തിന്റെ ആരുമല്ല, നിങ്ങൾ വെറുമൊരു സഭയിലെ അംഗമാണ്. അത് ആ വിളി വരെയാണ് ആഴി ആഴിയെ വിളിക്കുന്നു. ഒരു മത്സ്യത്തിന്റെ മേൽ ചിറകുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് അതിന് നീന്തുന്നതിന് വെള്ളമുണ്ടായിരിക്കണം എന്ന മാതിരിയാണ്, അല്ലെങ്കിൽ അതിനൊരിക്കലും ചിറകിന്റെ ആവശ്യമില്ല. ഈ ഭൂമിയിൽ ഒരു വൃക്ഷം വളരുന്നതിന് മുമ്പേ ഒരു ഭൂമി ഉണ്ടായിരിക്കണം, അല്ലാത്ത പക്ഷം അതിൽ യാതൊരു വൃക്ഷവും വളരുകയില്ല. ആ വൃക്ഷത്തിന് സഹവസിക്കുന്നതിന് യാതൊരു കാരണവും ഉണ്ടായിരിക്കില്ല. ഒരു സൃഷ്ടിക്ക് മുമ്പേ സൃഷ്ടാവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നീതിക്കായി വിശന്നും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. നാമൽ എന്തോ ഒരു കാര്യമുണ്ടായിരിക്കുന്നു. എനിക്ക് ദൈവത്തെ കൂടുതലായി വേണമെന്ന് നിങ്ങൾ കുറച്ചുനേരം മുമ്പ് കൈയുയർത്തിയിരുന്നു. എന്തോ അവിടെ ആവശ്യമുള്ളതായിട്ടുണ്ടായിരിക്കുന്നു. നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുകയും ലോകകാര്യങ്ങൾക്കായി ആ രീതിയിൽ പോകുകയും ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന്റെ യാത്രയിൽ നിങ്ങൾ പോകുകയും അതിന്റെ വീഴ്ചയിൽ നിങ്ങൾ വീഴുകയും ചെയ്യുന്നു. കടന്നുവരൂ, നിങ്ങളൊരു രാജാവിന്റെ പുത്രന്മാരും പുത്രിമാരുമാകുന്നു. ഒരു മഹിളയും മാന്യനുമായിരിക്കുക. ക്രിസ്ത്യാനിയെപ്പോലെ നടക്കുക. ക്രിസ്ത്യാനിയെപ്പോലെ ജീവിക്കുക. ക്രിസ്ത്യാനിയെപ്പോലെ പെരുമാറുക. ഓർക്കുക, ഈ പ്രസ്താവനകളോടുകൂടി ഞാൻ നിങ്ങളെ ന്യായവിധിയിൽ കണ്ടുമുട്ടും. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുഖം നോക്കുന്ന കണ്ണാടിയിൽ നോക്കി കാണുക, ഏത് വഴിക്കാണ് നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. യേശു ഒരു ദേഹത്തെ ഒരു സ്ഥലത്തെ എനിക്കായി ഒരുക്കുന്നുണ്ടോ? ആ ദേഹം സമ്പൂർണമാണ്. ആ ദേഹം കൽപ്പനപ്രകാരം നടക്കും. അത് ദൈവം മുമ്പാകെ ഒരു മകനോ മകളോ ആയിരിക്കും. ആ ദേഹത്തിലേക്ക് ജനിക്കുന്നതിനായി ഞാനിവിടെ പ്രസവവേദനയിലായിരിക്കുന്നു. ഞാൻ ഇപ്പോഴും ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നില്ല. എനിക്കവിടെ ഒരു ദേഹമില്ല. ഞാൻ വെറുമൊരു സഭയിലെ അംഗമാണ്. ഞാൻ ദൈവത്തിന്റെ ബീജമല്ല. പിന്നെ ഞാനല്ല, അവൻ എന്റെ പിതാവുമല്ല. അവൻ പറഞ്ഞു, ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ മക്കളല്ല, കൌലടയന്മാരത്രേ, ദൈവത്തിന്റെ മക്കളല്ല. അത് ശരിയല്ലേ? ബൈബിൾ അത് പറയുന്നില്ലേ? ദൈവത്തിന്റെ ബാലശിക്ഷയ്ക്ക് മുമ്പിൽ നിങ്ങൾ നിൽക്കാതിരിക്കാൻ കഴിയുകയും തിരുവെഴുത്തുകൾ നിങ്ങളെ നിരയാക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ, ഓ, ഞാൻ ഈ കാര്യങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ കൊള്ളാം. മുൻപോട്ട് പോയിക്കൊള്ളുക. നിങ്ങളൊരു ദൈവ പൈതലയല്ല എന്നുള്ളതിന് ഇതൊരു ഉറച്ച തെളിവാകുന്നു. എന്നാൽ ഒരു യഥാർത്ഥ ദൈവ പൈതൽ വിശക്കുകയും ദാഹിക്കുകയുമാണ്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും നിങ്ങൾക്കത് വേണമെന്ന് നിങ്ങളോട് പറയുകയും അതിന്റെ ആവശ്യം അവിടെ ഉണ്ടായിരിക്കുന്നുവെങ്കിൽ അവിടെ എന്തോ സ്പന്ദിക്കുകയും നിങ്ങളെ അവിടേക്ക് വലിക്കുകയുമാകുന്നു. അവിടെ ഒരു ദേഹമുണ്ടായിട്ട് ഇവിടെയുള്ള ഈ ദേഹം അതിന്റെ ഒരു മാതൃക മാത്രമാകുന്നു. നിങ്ങൾ എന്തിനുവേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്? സാത്താനെയും ലോകത്തെ മഹത്വപ്പെടുത്തുന്നതിനോ പരിഷ്കാരങ്ങളും അതുപോലെയുള്ള കാര്യങ്ങൾക്കുമാകുന്നുവോ? നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കുകയും അവിടെ എന്തോ ഉണ്ടായിട്ട് നിങ്ങളുടെ ജീവനെ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയുമാണോ? എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇപ്പോഴുള്ള ഈ കാര്യങ്ങൾ വെറും സംഭവനീയമായ കാര്യങ്ങളായിട്ട് വരുവാനുള്ള കാര്യങ്ങളെ വിളിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഗൌരവത്തോടെ ചിന്തിക്കുക. സ്നേഹമേറിയ ക്രിസ്തീയ സ്നേഹിതരെ, നിങ്ങളത് ചെയ്യുമോ? ഒരു നിമിഷത്തേക്ക് വളരെ ഗംഭീരതയോടെ ചിന്തിക്കുക. ഒരു നിമിഷത്തേക്ക് നമുക്ക് വാസ്തവമായി മൗനമായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നതിനിടയാകട്ടെ. ദീർഘസമയമായിട്ട് കർത്താവായ യേശുവിനെ പെന്തിക്കോസ്തുകാരായ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടെ ഇതാ ഒരാൾ നിങ്ങളുടെ പാസ്റ്റർ ആയി തന്നെ കടന്നു വന്നിട്ട് ഈ ശുശ്രൂഷയിൽ നിന്നും ഫലവത്തായതാകുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം കർത്താവായ യേശു കുരുടരുടെ കണ്ണുകൾ തുറക്കുന്നതും വട്ടത്തിൽ മുടിവെട്ടിയ തലകൾ ചുരുങ്ങുകയും ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും രോഗശാന്തിയുടെ ശുശ്രൂഷയുണ്ട്. എന്നാൽ വളരെ രോഗിതരായ പലർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർ സൌഖ്യമാക്കപ്പെടുകയും കർത്താവ് പ്രാർത്ഥന കേട്ട് ഉത്തരമരളുകയും രോഗികൾ സൌഖ്യപ്പെടുകയും ചെയ്തു. എന്നാൽ നിങ്ങൾക്കറിയാമോ, ആ സൌഖ്യപ്പെട്ടവരിൽ ചിലർ മരിച്ചു പോയിരിക്കുന്നു. എത്ര രോഗിയായിരുന്നാലും കാര്യമല്ല, നിങ്ങൾക്ക് സൌഖ്യം വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയായാലും നിങ്ങൾ മരിക്കാൻ പോവുകയാണ്. എന്നാൽ ആ പ്രാണൻ എന്റെ വിലയേറിയ സഹോദര, ആ പ്രാണൻ എന്റെ വിലയേറിയ സഹോദരി, അതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ ചിന്തിക്കുകയില്ലേ? അത് നിത്യമായതാകുന്നു. ആ ദൈവസ്നേഹം അവിടെ ഇല്ലെങ്കിൽ യാതൊരു വലിയും ഉണ്ടാകുകയില്ല. നിങ്ങൾ ദൈവത്തോട്, ഓ ദൈവമേ, എന്നിൽ പുതുതായി ഇന്ന് രാത്രിയിൽ തന്നെ അത് തുടങ്ങൂ, കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അപേക്ഷിക്കുക മാത്രം ചെയ്യുകയില്ലേ? എന്റെ ഹൃദയത്തിൽ ഇപ്പോൾ എന്തോ ഞാൻ നിന്നോട് അടുത്തായി ജീവിക്കണമെന്ന് പറയുന്നു. കർത്താവെ, ഞാനിപ്പോൾ തന്നെ വന്ന് അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ ഈ കെട്ടിടത്തിലോ അതിന് പുറത്തോ എവിടെയെങ്കിലുമാണെങ്കിൽ കർത്താവിന്റെ ദാസനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ തലകളെ വണങ്ങി കൈകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തിയിട്ട് ദൈവമേ എന്നെ നിങ്ങളിലേക്ക് അടുപ്പിക്കുക, സ്നേഹവാനായ ദൈവമേ എന്നെ നിങ്ങളിലേക്ക് അടുപ്പിക്കുക, വചനത്തിലുള്ള സകല കാര്യങ്ങളുമായിട്ട് ഞാൻ നേരാകാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം പറയുമോ? ഇപ്പോൾ നിങ്ങളുടെ കൈകളെ ഉയർത്തുക, വളരെ ആത്മാർത്ഥതയോടുകൂടി ചിന്തിക്കുക. ഇപ്പോൾ അവർ പറഞ്ഞേക്കാം, ഓ ഞാൻ ഇത് ചെയ്തിരിക്കുന്നു, ഞാൻ ആത്മാവിൽ ഒച്ചവെച്ചിരിക്കുന്നു, ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചിരിക്കുന്നു, എന്നാൽ നോക്കൂ, എന്തോ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ കുറവുള്ളതായി കാണുന്നു. ഞാൻ ദൈവത്തിന്റെ വചനമായ കണ്ണാടിയിൽ നോക്കുന്നു, അവിടെ എന്തോ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. ഞാൻ പള്ളിയിൽ പോകുന്നു, എന്നാൽ ഞാൻ ആയിരിക്കേണ്ടത് ഞാൻ ആകുന്നില്ല, അതെന്തോ അവിടെ ഉണ്ടെന്ന് കാണിക്കുന്നു. നിങ്ങൾ സ്വയം നോക്കിയിട്ട് ദൈവത്തിന്റെ വചനവുമായിട്ട് നേരായിട്ടില്ല എന്ന് കാണാൻ കഴിയുകയാണെങ്കിൽ അവിടെ യാതൊന്നും നിങ്ങളുടെ കൈകളെ ഉയർത്തുന്നതിന് കാരണമാക്കാനില്ല. അപ്പോൾ എന്തോ തെറ്റായിട്ടുണ്ടെന്ന് നിങ്ങൾ അറിയുന്നു, നിങ്ങളിൽ തെറ്റായിട്ട് എന്തോ ഉണ്ട്. തർക്കാരിക്കിഴങ്ങിൽ നിന്ന് രക്തം കിട്ടുകയില്ല എന്ന് അമ്മ പറയുമായിരുന്നു, കാരണം അതിൽ യാതൊരു രക്തവുമില്ല. വാസ്തവമായും ഗംഭീരതയോടെ അതൊന്ന് ചിന്തിച്ചു നോക്കുക. ഇത് നിങ്ങളുടെ അവസാനത്തെ അവസരമായിരിക്കാം. 30-40 കൈകൾ ഉയർന്നിരിക്കുന്നു. ഇവിടെയുള്ള ഈ ചെറിയ കൂട്ടവും വൈദികർ തന്നെയുമാകുന്നു. ഒരു നിമിഷത്തേക്ക് വാസ്തവമായും ആദരവോടായിരിക്കുക, വാസ്തവമായും നേരോടെ ചിന്തിക്കുക. സ്നേഹവാനായ ദൈവമേ, ഇന്ന് രാത്രിയിൽ ഒരു അപകടത്തിൽ ഞാൻ മരിച്ചെന്നിരിക്കാം. ഒരു ഹൃദയസ്തംഭനത്താൽ ഞാൻ മരിച്ചുപോകാനിടയുണ്ട്. ഈ വരുന്ന പ്രഭാതങ്ങളിലൊന്നിൽ ഞാൻ ഡോക്ടറെ വിളിച്ചെന്നിരിക്കാം. അദ്ദേഹം വരികയും എന്റെ നാഡീസ്പന്ദനം തുപ്പായ കൈക്ക് മേലെയായിട്ട് ഞാൻ പോയി കഴിഞ്ഞിരിക്കാം. ഞാൻ എന്റെ കവിളുകൾ തലയണയിൽ അമർത്തിയിട്ട് ഓ ദൈവമേ, ഓ ദൈവമേ, ഓ ദൈവമേ എന്ന് വിളിക്കും. ആ ഹൃദയം അതിന്റെ അവസാനത്തെ സ്പന്ദനം നടത്തുകയാണ്. നിങ്ങൾ ആ മഹത്തായ വാതിലിലേക്ക് വരികയാണ്. ദൈവത്തിന്റെ ആത്മാവിൽ ജനിച്ചിട്ടല്ലാതെ നിങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് പുറത്തു വരികയില്ല. ദൈവത്തിന്റെ ആത്മാവിൽ ജനിച്ച ശേഷം നിങ്ങളിൽ യാതൊന്നുമില്ലാതെ പുറത്തു വരാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോടൊപ്പം പോകാൻ വിശക്കുകയും ദാഹിക്കുകയുമായിരിക്കും. അതപ്രകാരമായിരിക്കണം. നിങ്ങൾ ഭൂമിയിൽ ഒരു പൈതലായിട്ട് ഭൂമിയുടെ മാർവിൽ ഇപ്പോഴും ദൈവരാജ്യത്തിലേക്ക് ജനിക്കുന്നതിനായി കാത്തിരിക്കുകയും അവിടെ അവൻ നിങ്ങൾക്കായി വേറൊരു ദേഹം ഉണ്ടാക്കുന്നതിനായി പോയിരിക്കുകയും അതൊരു സമ്പൂർണ്ണ ദേഹവുമാകുന്നു. ഇപ്പോൾ വാസ്തവമായും ആഴത്തിൽ ചിന്തിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, ഇതാ മഹത്തായ രേഖ പുസ്തകത്തിന്റെ താളുകളിലായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. കർത്താവെ, ഞങ്ങൾ ശാസ്ത്രത്തിലേക്ക് കാലു തെറ്റിയിട്ട് ഞങ്ങളെ ഇപ്പോൾ ഉണർത്തുന്നതിനായി ഇത് അധികമായിരിക്കുകയും ചെയ്യുന്നു. കാരണം യാഥാർത്ഥ്യങ്ങളെ അറിയുന്നതിന് ഞങ്ങൾ എടുക്കുന്ന ഓരോ ചുവടും അതേസമയത്ത് തന്നെ ലോകത്തിന് ചുറ്റും ചുറ്റുമായി പോകുന്നു. അത് ടെലിവിഷനിൽ കൂടെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. പിതാവെ, ഈ ടെലിവിഷൻ ഒരു ചിത്രത്തെ ഉൽപ്പാദിപ്പിക്കുന്നില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് തരംഗങ്ങളെ ട്യൂബിലേക്കാക്കിയിട്ട് ചിത്രങ്ങളെ ഉണ്ടാക്കി ചാനലിലാക്കുക മാത്രം ചെയ്യുന്നു. ഞങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ നിറങ്ങൾ തന്നെ വായുവിലുള്ള ഈഥർ തരംഗങ്ങളിൽ കൂടെ കാണിക്കുകയും ലോകമെങ്ങും തരംഗങ്ങളായി പോവുകയും ചെയ്യുന്നു. എങ്കിൽ പിന്നെ നമ്മുടെ സഹോദരിമാർ ഈ രീതിയിലുള്ള വസ്ത്രങ്ങളുമായിട്ട് ഇപ്രകാരം പെരുമാറുകയും വിശക്കുക പോലും ചെയ്യാതെ മുഖത്ത് ചായം തേക്കുകയും മുടി കത്തിരിക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും സെമിനാരിയുടെ വേദശാസ്ത്രത്തിന് പോകുന്ന ശുശ്രൂഷകർ മനുഷ്യന്റെ വാക്കുകളാലുള്ള കാര്യങ്ങളെ എടുത്തിട്ട് അവരുടെ ആചാരമര്യാദകളാൽ ദൈവത്തിന്റെ കൽപ്പനകളെ അവരുടെ സമ്പ്രദായത്താൽ ദുർബലമാക്കുകയും സഭയിൽ അംഗമായിരിക്കണം അതുമാത്രം മതിയെന്ന് പറയുകയും ചെയ്യുന്നു. ഓ ദൈവമേ, നാം സംസാരിക്കുന്നതായ ഓരോ വാക്കും ശാസ്ത്രീയമായി തെളിയിച്ചിട്ട് അത് രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ടോ? നാം ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയത് മുതൽ അത് തുടങ്ങിയിരിക്കുന്നു. നാം മരിക്കുമ്പോൾ അത് അവസാനിക്കുകയും അത് ദൈവത്തിന്റെ ആൽബത്തിലായിട്ട് വീണ്ടും ന്യായവിധിയിൽ തിരികെ പ്രദർശിപ്പിക്കുകയും ചെയ്യും. നമുക്ക് മുമ്പിൽ ഈ കാര്യങ്ങളെല്ലാം അത്രമാത്രം വ്യക്തമാക്കിയിരുന്നിട്ട് നാം അതിനെ നിഷേധിച്ചു കളഞ്ഞാൽ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ഹോ സ്നേഹവാനായ ദൈവമേ, ഈ വാക്കുകൾ ഒരിക്കലും മരിക്കുകയില്ല. അവ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. ന്യായവിധിയുടെ നാളിൽ അതിന്റെ റെക്കോർഡുകൾ ഓടിക്കും. പിതാവെ, ഈ ഉയർന്നിരിക്കുന്ന കരങ്ങളെ നീ കണ്ടിരിക്കുന്നു. ഇത് ന്യായവിധിയുടെ നാളിൽ അവിടെ ഉണ്ടായിരിക്കും. കൂടാതെ അവരുടെ ഹൃദയത്തിൽ വിചാരിക്കുന്നതും ന്യായവിധിയിൽ അവിടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ പിതാവായ ദൈവമേ, നിന്റെ ദാസനായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്, നിന്റെ ഈ ജനങ്ങളുടെ മേൽ നിന്ന് സകല അധർമ്മങ്ങളെയും നീ എടുത്തു മാറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അധർമ്മം എന്നത് നമുക്കറിയാവുന്ന എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ളത് അത് ചെയ്യാതിരിക്കുന്നതാകുന്നു. ദാവീദ് പറഞ്ഞു, ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നു. ദൈവമേ, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ എടുത്തു മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരണം വചനത്തിന്റെ മുഖം നോക്കുന്ന കണ്ണാടിയായിട്ട് ഞങ്ങൾ രാജാവിന്റെ പുത്രന്മാരും പുത്രിമാരും ആകുന്നതിന് അതിൽ നിന്നും എത്രമാത്രം കുറഞ്ഞിരിക്കുന്നുവെന്ന് ഞങ്ങളെ കാണിക്കുന്നു. പിതാവെ, ഇന്ന് രാത്രിയിൽ നീ അത് ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടാതെ അതൊരു വേദിയാക്കിയിട്ട്, കാരണം വേദിയിൽ നിറയെ ഇവിടെ ജനങ്ങളാകുന്നു, അവരിയ്ക്കുന്ന കസേരയിൽ തന്നെ അതൊരു വേദിയാക്കിയിട്ട് അവിടെ അവരുടെ ഹൃദയങ്ങളെ വേദിയാക്കണമേ. ഇവിടെയുള്ള സകല സഹോദരന്മാരിൽ നിന്നും സഹോദരിമാരിൽ നിന്നും ലോകം മാറിപ്പോകാനിടയാക്കണമേ. ജീവന്റെ ആ ചെറിയ ബീജം, ഞങ്ങൾ സംസാരിച്ചിരുന്നതായ ദൈവത്തിന്റെ പാരമ്പര്യ ഗുണവാഹി, ദൈവത്തിൽ നിന്ന് വരുന്ന ആ ഗുണവിശേഷം ഇവിടെ ദൈവമഹത്വത്തിനായും ആദരവിനായും വെളിപ്പെടാനിടയാകട്ടെ. ദൈവമേ, ലോകത്തെ അതിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവെ, മറ്റുള്ളവർക്കായി എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, കാരണം ഈ രോഗം മരണത്തിനാകുന്നു. കൂടാതെ അവരെ നീക്കുന്നതിനായി യാതൊന്നും തന്നെ അവിടെയില്ല. എന്നാൽ അത് മാറ്റാൻ കഴിയുന്നവർക്ക് ഇത് തെറ്റാണെന്നറിഞ്ഞിട്ട് പിതാവെ, അവരുടെ ഹൃദയങ്ങളെയും ആത്മാക്കളെയും ഇന്ന് രാത്രിയിൽ വെടിപ്പാക്കണമേ. അവർ അങ്ങയുടെ ആത്മാവിൽ നിറഞ്ഞ് നിന്റെ വെളിച്ചത്തിൽ നടക്കാനിടയാക്കണമേ. കർത്താവെ, ഈ സ്നേഹമേറിയ ചെറുപ്പക്കാരനായി ആരോഗ്യവും ശക്തിയുമുള്ള ഇവിടുത്തെ പാസ്റ്ററിനെ അനുഗ്രഹിക്കണമേ. ഈ ചെറുപ്പക്കാരനായ മനുഷ്യൻ നീ ചെയ്ത കാര്യങ്ങളെ കണ്ടിട്ട് സ്വാധീനപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഓ ദൈവമേ, ഈ നല്ല ചെറുപ്പക്കാരനായ മനുഷ്യന്റെ പ്രാണനെ അഗ്നിയിലാക്കണമേ. കർത്താവ്, ഇതനുവദിച്ചേരണമേ. അദ്ദേഹം ഒരു നല്ല ഇടയനായി തുടർച്ചയായിട്ട് എല്ലായ്പ്പോഴും അദ്ദേഹത്തെ മേൽനോട്ടക്കാരനായി വെച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തിനെ പോഷിപ്പിക്കാനിടയാക്കണമേ. കർത്താവ്, ഇതനുവദിച്ചേരണമേ. അവരിടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ, യാതൊരു മതസംഹിതയ്ക്കും ഇടം കൊടുക്കാതെ, അവന്റെ വായിൽ നിന്ന് വരുന്ന കലർപ്പില്ലാത്ത ദൈവവചനം മാത്രമായിരിക്കാനിടയാക്കണമേ. ദൈവമേ, അവൻ അനുഗ്രഹിക്കണമേ. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെയും അദ്ദേഹത്തിന്റെ ചെറിയ സഭയും അനുഗ്രഹിച്ചിട്ട് പിതാവെ, നീ അവരോട് എല്ലാവരോടും ഒപ്പമായിരിക്കണമേ. പിതാവെ, ഞാനിത് നിനക്കായി സമർപ്പിക്കുന്നു. വിത്ത് വിതച്ചു കഴിഞ്ഞിരിക്കുന്നു. ജീവന് വേണ്ടി മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്ന വിത്തിലേക്ക് അത് വീഴാനിടയാക്കിയിട്ട് അത് വളർന്ന് ഇവിടെയുള്ള ഈ അസംബ്ലിക്ക് വേണ്ടി ശക്തരായ ക്രിസ്ത്യാനികളായി, കൂടാതെ അവർ വന്നിരിക്കുന്ന മറ്റ് സഭാകൂട്ടങ്ങൾക്കുമാക്കി തീർക്കണമേ. കർത്താവെ, ഇത് അനുവദിച്ചു തരണമേ. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇത് നിനക്കായി സമർപ്പിക്കുന്നു. പിതാവെ, അവൻ ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അർത്ഥങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. കുറച്ചുനേരം മുമ്പ് വാതിലിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു പാവപ്പെട്ട ഭയാശങ്കയോടുകൂടിയ മഹിളയെ ഞാൻ കണ്ടിരുന്നു. ഓ ദൈവമേ, അവരുടെ സ്വന്തം കുടുംബത്തിലേക്ക് തന്നെ എത്ര വലിയ കാര്യങ്ങൾ നീ ചെയ്തിരിക്കുകയും നീ സ്വയം വെളിപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദൈവമേ, ആ സ്ത്രീക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിന്റെ പിന്നിലുള്ളതായ സകല കാര്യങ്ങളെയും എടുത്തു മാറ്റിയിട്ട് ഇന്ന് രാത്രിയിൽ നീ അവളെ സുഖപ്പെടുത്തണമേ. കർത്താവെ, നീ അത് ചെയ്യില്ലേ, അവളെ നിനക്കായി സ്വീകരിക്കൂ. കർത്താവെ, കൊച്ചുകുട്ടികളും മറ്റുള്ളവരും രോഗശാന്തിക്കായി ഇവിടെ ഇരിക്കുന്നു. പിതാവെ, നീ അവരെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് അനുവദിച്ചു തരണമേ. അങ്ങയുടെ മഹത്തായ രോഗശാന്തിയുടെ ശക്തി ഞങ്ങളുടെ മേൽ കടന്നു വന്നിട്ട് ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും സൗഖ്യമാക്കണമേ. ഇവിടെ സഭയിലുള്ളവരും കൂടാതെ പുറത്തായിട്ട് രോഗശാന്തിക്ക് ആവശ്യമായിട്ടുള്ളവർ, നിങ്ങളുടെ കൈകളെ ഉയർത്തിയിട്ട് സഹോദരൻ ബ്രൻഹാം, എനിക്ക് രോഗശാന്തി ആവശ്യമാകുന്നു എന്ന് പറയുമോ? എല്ലാവരും അത് ആഗ്രഹിക്കുന്നത് പോലെ കാണപ്പെടുന്നു. ശരി, എങ്കിൽ നിങ്ങൾ എന്നെ ക്രിസ്തുവിന്റെ ദാസനായി സ്വീകരിക്കുമോ എങ്കിൽ ആമേൻ പറയുക. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൈകൾ മറ്റൊരാളുടെ മേൽ വെക്കുന്നതിനെ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരാൾ മറ്റൊരാളുടെ മേലായി വെക്കുക. അകത്തും പുറത്തുമായി കൈകൾ ഉയർത്തിയവരായി നിങ്ങൾ ദൈവത്തിൽ വിശ്വാസികളാകുന്നു. സഭയോടുള്ള തന്റെ അവസാനത്തെ ഉത്തരവാദിത്വത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഭൂലോകമെങ്ങും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പീൻ. വിശ്വസിച്ച് സ്നാനപ്പെടുന്ന ഏവനും രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവനോ ന്യായവിധിയിലകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ പുതുഭാഷ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മരണകരമായി യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇപ്പോൾ യേശു അത് പറഞ്ഞിരിക്കുന്നു. ഓർക്കുക, അവൻ തന്നെ അത് പറഞ്ഞിരിക്കുന്നു. അത് അപ്രകാരമായിരിക്കും. ആ വചനത്തെ പിടിച്ചെടുക്കാൻ കഴിയുന്ന ആരുമില്ലാതെ അവൻ അത് പറയുകയില്ല. അത് മറിയത്തിന്റെ ഉദരം ഒരു കന്യക ഗർഭം ധരിക്കുമെന്ന ബീജത്തെ പിടിച്ചെടുത്തതുപോലെയാണ്. അതൊരു പനമരം സൃഷ്ടിക്കപ്പെടുന്നതിനും മലമുകളിൽ ഓക്കുമരം സൃഷ്ടിക്കപ്പെടുന്നതുപോലെയുമാകുന്നു. അവന്റെ വചനം അത് ചെയ്തിരിക്കുന്നു. അവന്റെ വചനത്തിനായി നിങ്ങളുടെ ഹൃദയത്തെ ഇപ്പോൾ പിടിക്കാൻ കഴിയും. കർത്താവെ, ഞാനൊരു വിശ്വാസിയാകുന്നു. എന്റെ കൈകൾ വെച്ചിരിക്കുന്നതായി ഈ പുരുഷനോ സ്ത്രീയോ അവർ കഷ്ടപ്പെടുകയാണ്. ഞാൻ എനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയല്ല, കാരണം അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ അവനോ അല്ലെങ്കിൽ അവൾക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, അവനെയും അല്ലെങ്കിൽ അവളെയും സൗഖ്യമാക്കണമേ. ഞാനൊരു വിശ്വാസിയും ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിനോടൊപ്പം അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ നടന്നിരുന്നു, കാരണം ഞങ്ങൾ അവന്റെ വചനത്തിന്റെ ഭാഗമാകുന്നു. ഞങ്ങൾ അവനോടൊപ്പം കഷ്ടം സഹിച്ചു, ഞങ്ങൾ അവനോടൊപ്പം രക്തമൊഴുക്കി, ഞങ്ങൾ അവനോടൊപ്പം മരിച്ചു, ഞങ്ങൾ അവനോടൊപ്പം അടക്കപ്പെട്ടു, അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ക്രിസ്തു യേശുവിൽ സ്വർഗീയ സ്ഥാനങ്ങളിലായിരിക്കുകയും ചെയ്യുന്നു. മഹാനായ രാജാവ് ഞങ്ങളുടെ മധ്യയായിരിക്കുകയും ഞാനീ രാജാവിന്റെ ഒരു പുത്രനോ പുത്രിയോ ആകുന്നു. രാജാവിന്റെ ഒരു പുത്രന്റെയോ പുത്രിയുടെ മേൽ എന്റെ കൈകളിലായിരിക്കുകയും അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുമാകുന്നു. ഇപ്പോൾ കർത്താവെ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളിയിട്ട് ഈ ദൈവപുത്രനെയോ ദൈവപുത്രിയെയോ നീ സൗഖ്യമാക്കി തരണമേ. ഇപ്പോൾ ഒത്തൊരുമിച്ച് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവെ, ഞങ്ങളുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ താഴ്മയോടെ കടന്നുവരുന്നു. ഞങ്ങൾ രോഗത്തിനും മരണത്തിനും ദുഃഖത്തിനും അർഹിച്ചവരാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് കടന്നുവരുന്നു. എന്നാൽ ഞങ്ങളുടെ പാപത്തിനും രോഗത്തിനും വേണ്ടി നീ അർപ്പിച്ചിരിക്കുന്ന പ്രായച്ചിത്തത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ ദൈവപുത്രന്മാരും പുത്രിമാരും ഇവിടെയിരുന്ന് വചനത്താലുള്ള തെറ്റുതിരുത്തൽ കേൾക്കുകയും അവരുടെ കൈകൾ ഉയർത്തിയിട്ട് നിന്നോട് കൂടുതൽ അടുത്തായുള്ള യാത്രയ്ക്ക് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അവർ തമ്മിൽ ഒരാൾ മറ്റൊരാളുടെ മേൽ കൈവച്ചിരിക്കുന്ന കാരണം നിന്റെ വചനം സത്യമായിട്ട് അവർ വിശ്വസിക്കുന്നു. നാം ഇപ്പോൾ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് സ്വർഗീയ സ്ഥാനങ്ങളിലായിരിക്കുന്നതെന്ന് അവർ വിശ്വസിക്കുന്നു. അവരുടെ കൈകൾ മറ്റൊരാളുടെ മേലായിട്ട് അവർ ഒരാൾ മറ്റൊരാൾക്കായി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും എന്ന് നീ പറഞ്ഞിരിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഹോ നിത്യനായ ദൈവമേ, നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നാമത്തിൽ വിളിക്കപ്പെടുന്ന ജനങ്ങൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരെ കേൾക്കുമെന്ന് നീ വീണ്ടും എഴുതിയിരിക്കുന്നുവല്ലോ. ഹോ ദൈവമേ, നിന്റെ മക്കളുടെ പ്രാർത്ഥന ഇന്ന് രാത്രിയിൽ നീ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ. പെട്ടെന്ന് കൊടിയെ കാട്ടടിക്കുന്നത് പോലെ നിന്റെ പരിശുദ്ധാത്മാവിനെ ഈ ശ്രോതാക്കളുടെ മേലയക്കണമേ. ഈ ജനങ്ങളെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നു. സാത്താനെ, നീ പരാജയപ്പെട്ടിരിക്കുന്നു. നീ ഒരു തോൽക്കപ്പെട്ട വ്യക്തിയാകുന്നു. യേശു ക്രിസ്തു കാൽവരിയിൽ നിന്നെ ജയിച്ചിരിക്കുന്നു. നിനക്ക് യാതൊരു ശക്തിയുമില്ല. നീ ഒരു ഭോഷ്കാകുന്നു. ഇന്ന് രാത്രിയിൽ നിന്റെ കരങ്ങളെ ഞങ്ങൾ വിളിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗിതരായും പീഡിതരായുമുള്ള ഈ ജനങ്ങളിൽ നിന്ന് കടന്നു വരിക. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ സ്വതന്ത്രരായി പോകാനിടയാകട്ടെ. ഹാലലൂയ്യ! ദൈവത്തിന്റെ മഹത്വത്തെ അനുഭവപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെട്ടതായി അനുഭവപ്പെടുന്നു. നിങ്ങളുടെ അടുത്തായിരിക്കുന്ന വ്യക്തിക്ക് ദൈവം ഉത്തരം നൽകിയതായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എത്ര പേർ അത് വിശ്വസിക്കുന്നു? നിങ്ങളുടെ കരങ്ങളെ ഉയർത്തുക. അവിടെയാണ് നിങ്ങൾ. ഓ, അത്ഭുതകരമായിരിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ അവന് വേണ്ടി പാടാം. അവൻ എന്നെ മുൻ സ്നേഹിച്ചതായിരുന്നു. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അത് അർത്ഥമാക്കുന്നുണ്ടോ? നിങ്ങളിൽ എത്ര പേർ നിങ്ങൾ ചെയ്തിരിക്കുന്ന അകൃത്യങ്ങളെ ദൈവം ക്ഷമിച്ചതായി അനുഭവപ്പെടുന്നു? ഇന്ന് രാത്രി മുതൽ, ഓ ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞാൻ നേരോടെ നടക്കാമെന്ന് വാഗ്ദത്തം ചെയ്യുന്നു. ഒരു ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെട്ടിരിക്കെ ക്രിസ്തുവിനെ പോലെയുള്ള ആദരവോടുകൂടിയ ഒരു ജീവിതവുമായിട്ട് ഞാൻ നടക്കും. ദൈവമേ, ഞാൻ എന്റെ കൈകളെ ഉയർത്തുന്നു. ഞാൻ സ്വയം നിനക്കായി പുതുക്കിക്കൊണ്ട് സമർപ്പിക്കുന്നു. ഞാൻ വെളിച്ചത്തിൽ നടക്കും. ആമേൻ. Beautiful light, come where the dewdrops of mercy are bright, shine all around. നാം വെളിച്ചത്തിൽ നടക്കും, മനോഹര വെളിച്ചത്തിൽ. കാരുണയുടെ തിളങ്ങുന്ന മഞ്ഞുതുള്ളികളായി വരുന്നു. രാവും പകലും നമുക്ക് ചുറ്റുമായി പ്രകാശിക്കുന്നു. യേശു ലോകത്തിൻ വെളിച്ചമാകുന്നു. നാം വെളിച്ചത്തിൽ നടക്കും, മനോഹര വെളിച്ചത്തിൽ. കരുണയുടെ മഞ്ഞുതുള്ളികൾ, അവിടെ അവൻ നമുക്കായി സ്ഥലമൊരുക്കാൻ പോയിരിക്കുന്നു. രാവും പകലും നമുക്ക് ചുറ്റുമായി പ്രകാശിക്കുന്നു. യേശു ലോകത്തിന് വെളിച്ചമാകുന്നു. വെളിച്ചത്തിന് വിശുദ്ധന്മാരെ, വന്ന് പ്രഖ്യാപിക്കുകയും. യേശു ലോകത്തിന് വെളിച്ചമാകുന്നു. കരുണയും സത്യവും അവൻ നാമത്തിൽ യേശു ലോകത്തിന് വെളിച്ചമാകുന്നു. എങ്കിൽ പിന്നെ നാം എന്ത് ചെയ്യും?
Such a beautiful light comes where the dew drop of mercy lies. Shine all around us.
നാം വെളിച്ചത്തിൽ നടക്കും. മനോഹര വെളിച്ചത്തിൽ കരുണയുടെ തിളങ്ങുന്ന മഞ്ഞു തുളികളായി വരുന്നു. രാവും പകലും നമുക്ക് ചുറ്റുമായി പ്രകാശിക്കുന്നു. യേശു ലോകത്തിന് വെളിച്ചമാകുന്നു. ഓ, നിങ്ങൾക്ക് നന്നായി എല്ലാം ശുദ്ധമാക്കപ്പെട്ടും അനുഭവപ്പെടുന്നില്ലേ? ഓ, നാം വീണ്ടും പാടുമ്പോൾ നമുക്ക് കൈപിടിച്ചു കുലുക്കാം. നാം വെളിച്ചത്തിൽ നടക്കും. മനോഹര വെളിച്ചത്തിൽ കരുണയുടെ തിളങ്ങുന്ന മഞ്ഞു തുള്ളികളായി വരുന്നു. സഹോദര, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രാവും പകലും നമുക്ക് ചുറ്റുമായി പ്രകാശിക്കുന്നു. യേശു ലോകത്തിന് വെളിച്ചമാകുന്നു. നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് മൂളിപ്പാടാം. നാം അവന്റെ മക്കളെ പോലെ പെരുമാറുന്നു. നാം മക്കളാകുന്നു.
Oh, shine all around us by day.
ഓ, എത്ര മനോഹര വെളിച്ചത്തിൽ കരുണയുടെ തിളങ്ങുന്ന മഞ്ഞു തുള്ളികളായി വരുന്നു. രാവും പകലും നമുക്ക് ചുറ്റുമായി പ്രകാശിക്കുന്നു. യേശു ലോകത്തിന് വെളിച്ചമാകുന്നു. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നില്ലേ?
My faith looks up to thee, thou.
എന്റെ വിശ്വാസം അവങ്കിലേക്ക് നോക്കുന്നു. ഓ, കാൽവരിയിലെ കുഞ്ഞാടെ. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പാടാം, ആത്മാവിൽ ആരാധിക്കാം. ദിവ്യരക്ഷിതാവേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കേൾക്കണമേ. എന്റെ പാപങ്ങളെയെല്ലാം എടുത്തു മാറ്റണമേ. ഹോ, ഈ ദിവസം മുതൽ ഞാൻ മുഴുവനായി അങ്ങയുടേത് മാത്രമാകാൻ ഇടയാകട്ടെ. ജീവിതത്തിന്റെ ഇരുണ്ട ദുർഘട വഴിയെ ഞാൻ കടക്കുമ്പോൾ, എനിക്ക് ചുറ്റുമായി ദുഃഖം പകരുമ്പോൾ, ഓ, നീ എനിക്ക് വഴികാട്ടിയാകൂ. ഇരുട്ടിനെ പകലാക്കി മാറ്റിക്കളയൂ. ദുഃഖവും ഭയവും തുടച്ചു കളയൂ. അങ്ങയിൽ നിന്നൊരിക്കലും വഴിതെറ്റാൻ എന്നെ ഇടയാക്കരുതേ. ഹോ ദൈവമേ, ഞാനൊരു പഴയ പരിഷ്കാരത്തോടുകൂടിയ മനുഷ്യനാകുന്നു. അത് ഈ പുതിയതും ചെത്തിവെടിപ്പാക്കിയതും ഉരുണ്ട് പിരിഞ്ഞ നൃത്തത്തിന്റെ അനുകരണത്തെ കോടിക്കണക്കിന് മൈലുകൾക്കപ്പുറത്തേക്ക് അടിച്ചു പരത്തിക്കളയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ പഴയ കവികൾ ഈ പാട്ടുകൾ എഴുതുമ്പോൾ പരിശുദ്ധാത്മാവരുടെ പേനയിൽ തൊട്ടിട്ട് അവർ എഴുതാൻ തുടങ്ങിയിരുന്നു. ഹോ, എഡി പ്രൂട്ടിനെയും ഫാനി ക്രോബ്സ്ബിയെയും മറ്റുള്ളവരെയും ഓർക്കുക. എത്ര മഹത്തായ കാര്യമാകുന്നു. ഓ, നല്ല രക്ഷിതാവ്, എന്നെ കടന്നു പോകരുതേ. എന്റെ എളിയ പ്രാർത്ഥന കേൾക്കണമേ. ഒരുവട്ടം അവളെ ഇതിനുവേണ്ടി അവർ ശ്രമിച്ചിരുന്നു. പെന്തിക്കോസ്തുകാരനായ എൽവിസ് പ്രസ്ലി ചെയ്തതുപോലെ അവളുടെ ജ്യേഷ്ഠാവകാശം ഒരു കൂട്ടം കാഡലാക്സിന് വേണ്ടി വിറ്റുകളയുകയോ ചെയ്തില്ല. അവളുടെ അടുക്കൽ വന്ന് അവളെ കൊണ്ട് ലൗകിക ഗാനങ്ങൾ എഴുതാൻ അവർ ശ്രമിച്ചിരുന്നു. ഞാൻ യാതൊന്നിനും വേണ്ടി അത് ചെയ്യുകയില്ല എന്നവൾ പറഞ്ഞു. അവർ പറഞ്ഞു, നീ അന്ധയാണല്ലോ, നീ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതെങ്ങനെ അറിയും? അവൾ പ്രേരണയോടെ തിരിഞ്ഞിട്ട് ഇപ്രകാരം പറഞ്ഞു. ഞാനവനെ അറിയും. അവന്റെ അടുക്കൽ വീണ്ടെടുക്കപ്പെട്ട് ഞാൻ നിൽക്കും. ഞാനവനെ അറിയും. എങ്ങനെ? അവന്റെ കൈയിലെ ആണിപ്പഴുതുകളാൽ അറിയും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഞാനവനെ കണ്ടില്ലെങ്കിൽ അവന്റെ കൈകളെ അനുഭവിച്ചറിയും.
I shall know
ഞാൻ അവനെ അറിയും, ഞാൻ അവനെ അറിയും, അവന്റെ അടുക്കൽ വീണ്ടെടുക്കപ്പെട്ട് ഞങ്ങൾ നിൽക്കും. ഞാൻ അവനെ അറിയും, ഞാൻ അവനെ അറിയും, അവന്റെ കയ്യിലെ ആണിപ്പഴുതുകളാൽ അറിയും. അത് നിങ്ങളെ അവനെ സ്നേഹിക്കുന്നതിനിടയാക്കുന്നില്ലേ? നമുക്കായി ഒരു സ്ഥലമൊരുക്കാൻ പോയിരിക്കുന്നു. ഞാൻ ചെന്ന് സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. കുഞ്ഞുങ്ങളെ, ഇപ്പോൾ ഈറ്റുനോവിനോടുകൂടെ ദൈവകൽപ്പനകളെ വീണ്ടും അനുസരിക്കുക. പാസ്റ്റർ ഇവിടെ ആയിരിക്കും. ആരെങ്കിലും സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം തയ്യാറായിരിക്കുന്നു. സഭയിലെ അംഗത്വമോ അങ്ങനെ എന്ത് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതെല്ലാം ചെയ്തുകൊള്ളുക. പരിശുദ്ധാത്മ സ്നാനം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അത് സ്വീകരിക്കുന്നതിനുള്ള രാത്രി ഇതാകുന്നു. നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ലേ? ഓ, നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രണഹാം ഇത് താമസിച്ചായിരിക്കുന്നു. നിങ്ങൾ ദീർഘസമയം പ്രസംഗിച്ചിരിക്കുന്നു. പൗലോസ് രാത്രി മുഴുവൻ ഇതേ രീതിയിലുള്ള ഒരു സന്ദേശം പ്രസംഗിച്ചു. ഒരു ചെറുപ്പക്കാരനായ വ്യക്തി മേലെ നിന്ന് താഴെ വീണ് മരിക്കുകയുണ്ടായി. പൗലോസ് ഇതേ രീതിയിലുള്ള സന്ദേശവുമായിട്ട് അത്രമാത്രം അഭിഷിക്തനായിരുന്നിട്ട് അവന്റെ മേൽ കിടക്കുകയും ജീവനങ്കലേക്ക് വീണ്ടുകയും വരികയും ചെയ്തു. അവൻ ഇപ്പോഴും യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? നമുക്കൊരു വട്ടം കൂടി നമ്മുടെ കൈകളെ ഉയർത്തി ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന പാട്ട് പാടാം. പിയാനോ വായിക്കുന്ന സഹോദരി എവിടെ? സഹോദരി, നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം അതാരായിരുന്നാലും ഞങ്ങൾക്കൊരു രാഗം കൊടുക്കുമോ? എത്ര പേർ അവനെ സ്നേഹിക്കുന്നു? നിങ്ങളുടെ കൈകളെ ഉയർത്തിയിട്ട് ഞാൻ വാസ്തവമായും അവനെ സ്നേഹിക്കുന്നു, എന്റെ പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുക. ദൈവമഹത്വത്തിനായി നമുക്കിപ്പോൾ പാടാം. നമ്മുടെ കണ്ണുകൾ അടച്ച് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു. അങ്ങനെ നമുക്ക് അവനെ ആരാധിക്കാം. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ വെട്ടുകയും കീറുകയും വലിക്കുകയും ചെയ്യുന്നതിനെ സുഖപ്പെടുത്തുന്നതിനായി ദൈവം പകരുന്ന തൈലമാണിത്. നമ്മുടെ പ്രാണനു വേണ്ടി ഗിലയാദിൽ ഒരു തൈലമുണ്ട്. നമുക്കതിപ്പോൾ പാടാം. ഒരു രാഗം കൊടുക്കുക. ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു, അവൻ എന്നെ മുൻ സ്നേഹിച്ചതാൽ എന്റെ രക്ഷയെ വിലയ്ക്ക് വാങ്ങിയവൻ കാൽവരി വൃക്ഷത്തിൽ. നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ, ഇതിനാൽ സകല മനുഷ്യരും നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്നറിയും. അത് ശരിയാണ്. നമുക്ക് തമ്മിൽ കാണാൻ കഴിയുന്നവരെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കാണാൻ കഴിയാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? ഞാൻ അവനെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദിയുണ്ട് സഹോദര. ഇപ്പോൾ സഭയും എല്ലാവരും ശക്തീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ ബോൺ, ഞാൻ സഭയെ നിങ്ങളുടെ പക്കലിലേക്ക് തരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.